നമുക്ക് എഴുന്നേറ്റുനിന്ന് നമ്മുടെ തലകളെ വണക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ വീട്ടിൽ അവിടുത്തെ സാന്നിധ്യത്തിൽ ഇന്ന് രാവിലെ നേരം ഞങ്ങൾക്ക് കടന്നു വരാനുള്ള അവസരം ലഭിച്ചതിൽ ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. അവിടെയാണ് അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ ജനങ്ങൾ കൂടി വരുന്നത്. കർത്താവേ, എല്ലാവരും അങ്ങയുടേതാണ്. ദൈവവും ക്രിസ്തുവും ഇല്ലാതിരിക്കുന്നവർക്കായി ഒരു സേവ ചെയ്യണമെന്നുള്ള ഞങ്ങളുടെ ഹൃദയത്തിന്റെ പ്രതീക്ഷ അതാണ്. അവരെല്ലാവരും രക്ഷിക്കപ്പെടണം. അതിനായി ഇപ്പോൾ ഞങ്ങളെ സ്വയം അങ്ങേക്ക് തരുന്നു. മാത്രമല്ല, രോഗികൾ സൌഖ്യമാകുകയും വിശുദ്ധർ അനുഗ്രഹിക്കപ്പെടുകയും വേണം. ഇതനുവദിക്കണം കർത്താവേ. അതിനുശേഷം അവസാനിക്കുമ്പോൾ വിനയത്താൽ തലകളെ കുനിച്ചുകൊണ്ട് ഈ ദിവസത്തിലുടനീളം നീ ഞങ്ങൾക്ക് ചെയ്ത പ്രവൃത്തികളാൽ അങ്ങയെ പുകഴ്ത്താനും ഇടവരട്ടെ. യേശുവിൻ നാമത്തിൽ ഇത് ചോദിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. ഇന്ന് വീണ്ടും ഇവിടെയായിരിക്കാൻ ഒരവസരം ലഭിച്ചതിന് ഞാൻ തികച്ചും നന്ദിയുള്ളവനാണ്. ജനങ്ങളായ നിങ്ങൾ ഇന്നു രാവിലത്തെ സന്ദേശത്തിനായി, ഇന്നു രാവിലത്തെ യോഗത്തിനായി ഇത്രയേറെ ദൂരം യാത്ര ചെയ്തിരിക്കുന്നു. നിങ്ങളെന്നെ കാണാനോ അഥവാ കേൾക്കാനോ അല്ല വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾ കർത്താവായ യേശുവിനെ സന്ധിക്കാൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് അവൻ നിങ്ങളുടെ ഹൃദയാഭിലക്ഷത്തെ നിങ്ങൾക്ക് തരുമെന്ന് ഞാനും ആശിക്കുന്നു. ഇപ്പോൾ ഞാൻ തിരികെ വന്നു. കുടുംബത്തെ ട്യൂഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം തിരികെ വന്നിരിക്കുന്നു. ഞാൻ ക്ഷീണിതനും നിരന്തരമായി പ്രവൃത്തിയിലേർപ്പെട്ടതിനാൽ ഉപയോഗശൂന്യവുമായി പോയി. കഴിഞ്ഞ ജാനുവരി തുടങ്ങി മുഴുവൻ വേനൽക്കാലവും ഞാൻ യാത്രയിലായിരുന്നു. ഇപ്പോൾ ഈ ആഴ്ചയിൽ ഒരൽപ്പം വിശ്രമത്തിന് ശ്രമിച്ചുകൊണ്ട് ചില കൂട്ടുകാരുമായി അവിടെ താഴെ കെൻഡുക്കിയിലേക്ക് പോയി വേട്ടയാടാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. അതെന്നെ വളരെയേറെ വികാര വിവശനാക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. അതിനാൽ ഞാനും രണ്ടാളും ഏകദേശം പോയതുപോലെയാണ്. അതുകൊണ്ട് ഈ ആഴ്ചയിൽ ഞങ്ങൾക്ക് അല്പം വിശ്രമം തരാനായി ഞങ്ങൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ, കർത്താവിന് ഇഷ്ടമെങ്കിൽ അടുത്ത ഞായറാഴ്ച വീണ്ടും ഇവിടേക്ക് തിരികെ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ഞായറാഴ്ച ഒരു വിശിഷ്ടമായ സർവീസ് ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണ ചെയ്യുന്നതിനും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാനിത് പറയുന്നതിന്റെ കാര്യമെന്താണെന്നാൽ, ജനങ്ങൾ താൽപര്യമില്ലാത്തവർ വരേണ്ടതില്ല. എന്നാൽ ജനങ്ങൾ കടന്നു വന്നാൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷം എല്ലായ്പ്പോഴും ഞങ്ങൾ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നതാണ്. അടുത്ത ഞായറാഴ്ച നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്താണുള്ളത് എന്ന് ഞാൻ കണ്ടുപിടിക്കാനും ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ നിങ്ങൾ ഇവിടെ വിട്ടു പോകുന്നതിന് മുമ്പ് അതിനെ എഴുതി മേശപ്പുറത്ത് വച്ചിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണുള്ളത് അവയെ സഹോദരൻ നേവിലെ ബില്ലി പൌളിനെ ഏൽപ്പിക്കും. അവൻ എനിക്കും ഇങ്ങനെ പറയുക. അത് ബൈബിളിലെ ഒരു ചോദ്യമാണെങ്കിൽ സാധാരണയായി എനിക്ക് ആ വിധത്തിലാണ് കിട്ടാറുള്ളത്. അതിൽ നിന്നും അല്പം കൂടി മുന്നിലേക്ക് ഞാൻ അതിനെ തുറക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വിഷയമുണ്ടാകാം. അതായത് നിങ്ങൾക്കത് എങ്ങനെയും ലഭിക്കുന്നില്ല. ഓ, ഇങ്ങനെയായി. നിങ്ങളുടെ കുടുംബ വിഷയമാകാം. അതിൽ നിങ്ങളുടെ പേരെഴുതേണ്ട ആവശ്യമില്ല. എന്നാൽ ഇത്രമാത്രം, എന്റെ ഭർത്താവ് ഇന്നതിന്നത് ചെയ്തു, അതെന്നെ വിഘ്നപ്പെടുത്തി. എന്റെ ഭാര്യ ഇന്ന ഇന്ന വിധം ചെയ്തു. പിന്നെ അതുമല്ല, അവിടെ ജീവിതത്തിൽ എന്തോ ഒരു പ്രത്യേക കാര്യം സംഭവിച്ചു. അഥവാ അതുമല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ചിലത്, നിങ്ങളെ അലോരസപ്പെടുത്തുന്ന എന്തോ ചിലത്, അത് നന്നായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. നിങ്ങൾക്കങ്ങനെ തോന്നുന്നില്ലേ? അതവിടെ ഉണ്ടോ നോക്കുക. ഒരുപക്ഷെ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ മറ്റാർക്കെങ്കിലും വേണ്ടി ഉത്തരം പറഞ്ഞെന്നും വരാം. നോക്കൂ, അവർക്കും അതേ പ്രശ്നമുണ്ടായിരുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുണ്ട്? ഇങ്ങനെ കഴിയുന്നതും ഏറ്റവും ചുരുക്കി, എനിക്കൊരു കുഞ്ഞുണ്ട്, തെറ്റായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നുന്നു. ഞാൻ എന്തു ചെയ്യണം? എന്നോടൊപ്പം എന്റെ ഭർത്താവ് ആലയത്തിലേക്ക് വരുന്നില്ല. അദ്ദേഹം എന്നോട് ധാർഷ്ട്യമായി പെരുമാറുന്നു. ഞാൻ എന്തു ചെയ്യണം? അഥവാ ആ രീതിയിൽ ഒരു ഭാര്യ ചെയ്യുന്നു, അഥവാ അതല്ലെങ്കിൽ ബൈബിളിൽ ഒരിടത്ത് ഇങ്ങനെയും മറ്റൊരിടത്ത് അങ്ങനെയും പറയപ്പെട്ടിരിക്കുന്നു. എനിക്കത് മനസ്സിലാകുന്നില്ല. ഇവയെല്ലാം എന്താണെന്ന് അർത്ഥമാക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനൊരു ഓഫീസിൽ ജോലി ചെയ്യുകയും എന്റെ മേലധികാരി ഇന്ന ഇന്ന കാര്യം പറയുകയും ചെയ്യുന്നു. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഞാനത് ചെയ്യേണ്ടതുണ്ടോ? അദ്ദേഹം എന്നോട് അദ്ദേഹത്തോടൊപ്പം ഒരു പാർട്ടിക്ക് പോകാൻ പറയുന്നു. ഈ പാർട്ടിയിൽ അവർ മദ്യപിക്കുന്നു. ഞാൻ ചെയ്യേണ്ടതെന്താണ്? നോക്കൂ, നിങ്ങൾ അറിയുന്നത് പോലെ മനുഷ്യ മനസ്സിലെ കാര്യങ്ങൾ നിങ്ങളത് ചെയ്യാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും എനിക്ക് തിരികെ വീണ്ടും അരിസോണയിലേക്ക് പോകണം. നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ഏറ്റവും നന്നായി ഒരവസരം നിങ്ങൾക്ക് നൽകി സഹായിക്കണമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇവിടം വിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളാൽ കഴിയുന്നതിന്റെ പരമാവധി ഇന്നു തന്നെ പുൽപ്പറ്റിൽ വെച്ചിട്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. എഴുതി അതിനെ ഇവിടെ വെച്ചേക്കുക. സഹോദരൻ നേവിലെയോ മറ്റാരെങ്കിലും ഒരാൾ അതിനെ ഏൽപ്പിക്കും. ഈ ആഴ്ചയിൽ പർവ്വതത്തിന്റെ അടിവാരത്തിൽ എനിക്കതിനെ വായിക്കാനും അതിനെപ്പറ്റി പ്രാർത്ഥിക്കാനുമുള്ള ഒരു അവസരം ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് അതിന്റെ ആത്മീയമായ ഉത്തരവും മറ്റു സകലതും നിങ്ങളെ സഹായിക്കുന്നതിനായി എനിക്ക് തരാനായേക്കാം. കാരണം അതിനായിട്ടാണ് ഒരാൾ മറ്റേയാളിനെ സഹായിക്കാനായിട്ടാണ് നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത്. മനസ്സിലായോ? എനിക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെന്നെ സഹായിക്കുന്നു. എനിക്ക് നിങ്ങളെയും സഹായിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ പിന്നെ അത് അടുത്ത ഞായറാഴ്ചയായിരിക്കും, മറക്കരുത്. ഇപ്പോൾ ഇന്ന് നമുക്ക് എന്നത്തെയും പോലെ സന്ദർശകനും നമ്മോടൊപ്പമുണ്ട്. 100 മൈലുകൾക്കപ്പുറത്തുനിന്ന് വന്ന എത്ര പേരുണ്ട്? കൈ ഉയർത്തിക്കാട്ടിയാലും അത് കൂട്ടായ്മയുടെ 99%. ചില ഞായറാഴ്ചകൾക്ക് മുമ്പ് ഞാൻ ചോദിച്ചു, ഇത്രയും ദൂരത്തുള്ളവർ എത്ര പേരുണ്ട്? അഥവാ അങ്ങനെ എന്തോ ആയിരുന്നു. ജെഫർസൺ വില്ലയിൽ നിന്നുള്ള ആരുടെയും കൈ ഞാൻ കണ്ടില്ല. എന്നിരിക്കലും അടുത്ത ദിവസം അവർ പറഞ്ഞു, ബ്രദർ ബ്രൺഹാം, സന്ദർശകരെല്ലാം അകത്തു വന്നു, പള്ളിയിലെ ഞങ്ങളുടെ ഇരിപ്പിടങ്ങളെല്ലാം ഞങ്ങൾ അവരോട് എടുത്തുകൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അവർ 100 കണക്കിന് കടന്നു വന്നപ്പോൾ അകത്ത് കടക്കാൻ കഴിയാത്തതിനാൽ എന്തെന്നാൽ ഞങ്ങൾ സന്ദർശകരെ നോക്കിയിരിക്കുന്നു. നോക്കൂ, ഇപ്പോൾ അത്തരത്തിലെ നല്ലവരായ ജനങ്ങളാണ് ഈ ജെഫർസൺ വില്ലയ്ക്ക് ചുറ്റുമുള്ളത്. അതിനും ജെഫർസൺ വില്ലയിലും ന്യൂ ആൽബനിയിലും അതിനു ചുറ്റുമുള്ള ജനങ്ങൾക്കായും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. 1000 മൈലുകൾക്കുള്ളിൽ നിന്ന് വന്ന എത്ര പേരുണ്ട്? എന്റെ 1000 മൈലുകൾക്ക് അപ്പുറത്തുനിന്ന് വന്ന എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈ ഉയർത്തി കാട്ടുമോ? ഓ, വൈശിഷ്ടം, അത് നല്ലതാണ്. അത് കഴിഞ്ഞ ഞായറാഴ്ച ഒരാഴ്ച മുമ്പായിരുന്നു മണവാളന്റെയും മണവാട്ടിയുടെയും ഭാവിയിലെ വീട് എന്ന വിഷയത്തിന്മേൽ ഞാൻ സംസാരിച്ചിരുന്നു. നാം 1500 ചതുരശ്ര മൈൽ ചുറ്റളവിൽ നിന്നുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല, അത് അങ്ങനെയുമാകാം, അത് കൃത്യമായി ഞാൻ സംസാരിച്ചിരുന്ന പട്ടണത്തിന് അളവാകാം. 1500 ചതുരശ്ര മൈലുകൾ. അന്ന് തുടങ്ങി ഞാൻ വിരുന്നിലായിരിക്കുന്നു. ഈ ജീവിതം കഴിയുമ്പോൾ ഞാൻ നഗരത്തിലേക്ക് പോകുന്നു എന്നറിയാനായി. എന്തായാലും കാര്യമില്ല, ഞാൻ ആ നഗരത്തിലേക്ക് ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്നു. ഇന്നോ നാളെയോ അതല്ല, ഒരു ദിവസം പോലും സൂര്യൻ പ്രകാശം തരുന്നില്ലെങ്കിലും എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുക? നമുക്കൊരു വീട്, ഒരു വിശ്രമസ്ഥലമുണ്ട്. ക്ഷീണിച്ചാലും ക്ഷീണിച്ചില്ലെങ്കിലും അപ്പോഴും നമുക്കൊരു വിശ്രമസ്ഥലമുണ്ട്. നിങ്ങൾ പറയും, അതൊരു വയസ്സന് സ്വപ്നമാണ്. അല്ല, അതല്ല, ഇത് അതല്ല, ഇതൊരു ബൈബിൾ സത്യമാണ്. ഇന്ന് രാത്രിയിൽ ഇവിടെ വച്ച് സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ കഥകിന് പുറത്തേക്ക് പോകുമ്പോൾ പിന്നിൽ നിന്ന് ഒരുവൻ വളരെ തിടുക്കത്തിൽ ഇവിടെ പ്രസംഗവേദിയിലേക്ക് വന്നു. എന്നെ കാറിൽ നിന്നും പുറത്തു കിട്ടാൻ ശ്രമിച്ചിരുന്നു. ഈ ചെറുപ്പക്കാരനായ വ്യക്തി പറഞ്ഞു, ഞാൻ താങ്കളോട് ഒരൊറ്റ വാക്ക് മാത്രമേ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ബില്ലിയും ചില സഹോദരന്മാരും ചേർന്ന് എന്നെ കാറിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ ചോദിച്ചു, എനിക്ക് ഒരേ ഒരു വാക്ക് ചോദിക്കാമോ? ഞാൻ പറഞ്ഞു, ചോദിച്ചോളൂ ശ്രീമാൻ. അവൻ ചോദിച്ചു, ഇന്ന് രാത്രിയിൽ താങ്കൾ സംസാരിച്ചത് അവിടെ പുറത്തുള്ള സ്ത്രീകളെ ആക്രോശിപ്പിക്കുന്നതായി, അവർ വസ്ത്രം ധരിക്കുന്ന വിധവും അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ചുമാണ് പറഞ്ഞു. താങ്കളുടെ പ്രായത്തിലുള്ള ഒരാൾ അങ്ങനെ ചിന്തിക്കുന്നു, എന്നാൽ താങ്കൾക്ക് എന്റെ പ്രായമാണുണ്ടായിരുന്നെങ്കിൽ വ്യത്യസ്തമായി ചിന്തിക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു, നിനക്കെത്ര വയസ്സുണ്ട്? അവൻ പറഞ്ഞു, എനിക്ക് 27 ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നേക്കാൾ 10-15 വയസ്സ് ചെറുപ്പമുണ്ടായിരുന്നത് മുതലേ ഞാൻ ഇതേ കാര്യം തന്നെ പ്രസംഗിച്ചു വരുന്നു. കാണുന്നോ? ഞാൻ പറഞ്ഞു, അത് നിന്റെ ഹൃദയത്തിൽ എന്തിരിക്കുന്നു എന്നാണ് കുട്ടി. നിന്റെ കണ്ണുകൾ നിന്റെ ഹൃദയത്തിലൂടെയാണ് കാണുന്നത്. അപ്പോൾ തന്നെ അവൻ തന്റെ തല താഴ്ത്തിക്കൊണ്ട് കടന്നുപോയി. അതിനേക്കാൾ നല്ല ഉത്തരം അതിനില്ല എന്നാണ് ഞാൻ നിരൂപിക്കുന്നത്. നോക്കൂ, അത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ ഇവിടെ എന്താണ്, ഇവിടെ കടന്നു വന്നു, ഇതുവഴി പോകുന്നത് എന്താണ് എന്നതിനെയാണ്. നോക്കൂ, യേശു പറഞ്ഞു, ഇവിടെ എന്തായിരിക്കുന്നുവോ അതിൽ നിന്നും വ്യത്യസ്തമായാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ ഒരു കപടവേഷധാരിയായിരിക്കും. എന്റെ ഒരു വിലയേറിയ സുഹൃത്ത് സഹോദരൻ റവറണ്ട് എഡ്ഡി ബിസ്കലം, അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും ഇന്ന് രാവിലെ സമയം ഈ യോഗസ്ഥലത്ത് എവിടെയോ ഇരിപ്പുണ്ടതിനാൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇന്ന് രാവിലെയാണ് അവർ യോഗത്തിലേക്ക് കടന്നു വന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എഡ്ഡി, താങ്കൾ ഇവിടെയുണ്ടോ? ഞാൻ വിചാരിക്കുന്നത് താങ്കൾ, അതെ, ഒരു പക്ഷേ അദ്ദേഹത്തിന് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. സഹോദര, ഓ അതെ, വളരെ പുറകിലായി. എഡി, ആമേൻ പറയുന്ന മൂല അതല്ല. താങ്കൾ കടന്നു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ മുകളിൽ പ്രസംഗവേദിയിൽ ധർമ്മോപദേശികളുടെ കൂടെ കടന്നു വരാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞങ്ങളായിരുന്നപ്പോൾ കരടിയെയും ഒരിനം കലാമാനിനെ പറ്റിയുമുള്ള ആ ദർശനം കർത്താവ് എനിക്ക് തരുമ്പോൾ സഹോദരം എഡിയും കൂടെ ഉണ്ടായിരുന്നു. ആ അത് നിങ്ങളോട് പറഞ്ഞത് ഓർക്കുന്നവർ എത്രവരുണ്ട്? ശരി, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അവിടെയായിരിക്കുമ്പോൾ ചെക്ക് ഷർട്ടുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ വ്യക്തി സഹോദരൻ എ ഡി വിസ്കലായിരുന്നു. അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ ചോദിച്ചു, അവരോട് എല്ലാവരോടുമായി ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരുടെയെങ്കിലും പക്കൽ ചെക്ക് ഷർട്ടുണ്ടോ? ഇല്ല, ആർക്കും അതില്ല. ഞാൻ പറഞ്ഞു, അതെ, അതൊരു പക്ഷേ ഒരു ചെക്ക് ഷർട്ട് ഉണ്ടായിരിക്കണം, ഒരല്പം ചാരനിറത്തോടുകൂടിയും കൊമ്പിന്റെ അഗ്രം ഇങ്ങനെ വലിയ വെള്ളി പൂശിയിരിക്കുന്നത് പോലെയുമുള്ള വിധത്തിലെ ഒരു മൃഗം. അതിന്റെ വലിയ കൊമ്പുകൾക്ക് 42 ഇഞ്ച് നീളമുണ്ട്. അത് കാഴ്ചയിൽ ഒരു മാനിനെ പോലെ തോന്നുന്നു. അത് സംഭവിക്കുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു, അത് ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പായിരുന്നു, വളരെ മുമ്പ്. ഓ, ഈ വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. പിന്നീട് ഞാൻ ഈ മനുഷ്യന്റെ അടുത്തേക്ക് വേട്ടയ്ക്ക് പോകാനായി ക്ഷണിക്കപ്പെട്ടു. അവിടെ ഞങ്ങൾ പോയ ആ രാജ്യത്തിലുള്ള പ്രത്യേക സ്ഥലത്ത് ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും പോയിരുന്നില്ല. ഞാനത് പറഞ്ഞു വരുന്നു. എന്നാൽ ആ ചെറിയ വേട്ടയാടൽ, അത് അലാസ്ക ഹൈവേയുടെ മുകൾ വശത്തായിരുന്നു. അവിടെ തടികളും മലകളും മൃഗങ്ങളുമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആ വേട്ടയാടുന്ന രാത്രിയിൽ ഞാൻ അവിടെ വെച്ച് സഹോദരൻ ബസ്കലിനോടത് പറയുമ്പോൾ സഹോദരൻ സൗത്ത്വിക് അവൻ പറഞ്ഞു, അതെ, നമ്മൾ ഒരു ആടുകളുടെ രാജ്യത്താണ് പോകുന്നത്, അതവിടെ ഉണ്ടാകാനിടയില്ല. ഞാൻ പറഞ്ഞു, അതെ. ഞാൻ പറഞ്ഞു, അതൊരു ചെക്ക് ഷർട്ട് ഉണ്ടായിട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ചെറിയ വ്യക്തിയാണ്, ആർക്കും ഒരു ചെക്ക് ഷർട്ട് ഉണ്ടായിരുന്നില്ല. സഹോദരൻ ബിസ്കലിന് ഒന്നില്ലായിരുന്നു, മറ്റുള്ള ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ രാത്രിയിൽ പുള്ളികളുള്ള ഒരു മുട്ടനാടിനെ വളരെ ദൂരെ മരക്കൂട്ടത്തിനിടയിലായി ഞങ്ങൾ കണ്ടു. ഇപ്പോൾ അത് വളരെ ദൂരത്തായി, അവിടെ വൃക്ഷങ്ങൾ വളർന്നിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ ആടുകളും ഒരിനം കലാമാനുമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതുമല്ല, ഞങ്ങളതിനെ വളരെ ദൂരെയായിട്ടാണ് കണ്ടതും. അന്ന് ഉച്ച കഴിയുമ്പോൾ റോഡിലൂടെ താഴേക്ക് പോകുന്ന നേരം സഹോദരൻ ബിസ്കലിന്റെ കാൽ ചെറുതായി ഒന്ന് വഴുതിയിട്ട് വെള്ളത്തിലേക്ക് വീണതിനാൽ നനഞ്ഞുപോയിരുന്നു. അടുത്ത പ്രഭാതമായപ്പോൾ ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റ് ഞങ്ങൾക്ക് കിട്ടാമെന്ന് വിചാരിച്ചിരുന്ന മുട്ടാടിനു വേണ്ടി പുറപ്പെട്ടു. അവന്റേത് അവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങളായിരുന്നിട്ട് ഞങ്ങളുടെ രാത്രി ആഹാരവും കഴിച്ചു കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് മുട്ടാടുകളെ കണ്ടെത്താനായില്ല. സഹോദരൻ ബിസ്കൽ ഒരു കലാമാനിനെ വെടിവെച്ചിട്ടിരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചുറ്റും നോക്കിയിട്ട് ഞങ്ങൾ മുകളിലേക്ക് പോയി. സഹോദരൻ സൗത്ത്വിക് എന്നോട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് നടക്കുന്നു നന്നായി തോന്നുന്നുവെങ്കിൽ ബ്രദർ ബ്രഹാം, നാം ഈ മലമുകളിലേക്ക് പോകും. അവിടെ താഴ്വശത്ത് ആ മുട്ടനാടുകൾ ഒരുപക്ഷെ അവിടേക്ക് പോയെന്ന് വരാം. അതൊരു നീളമേറിയ നടത്തമായിരുന്നു. എന്നാൽ അത് ഇരുട്ടാകാതിരിക്കുകയും ചിലപ്പോൾ വളരെ താമസിച്ചു പോയെന്ന് വരാം. ചിലപ്പോൾ 10 അഥവാ 11 മണിയായേക്കുമെന്ന് വരാം. അത് ആ പാറക്കെട്ടുകളുള്ള മലകളിലൂടെ ദൂരമേറിയ നടക്ക ഒരു നല്ല നടത്തമായിരുന്നു. ആയതിനാൽ ഞാൻ നടക്കാൻ ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ ഞങ്ങളുടെ കൈകളെ ഒരാൾ മറ്റേയാളെ പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ രണ്ടാളുടെയും താടി നരച്ചു തുടങ്ങിയിരുന്നു. ഞങ്ങളുടെ കൈകളെ അന്യോന്യം ചുറ്റിക്കെട്ട് കരഞ്ഞും കൊണ്ട് അറിയാൻ ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു, സഹോദരൻ ഭട്ട്, 1000 ആണ്ട് വാഴ്ചയിൽ എനിക്ക് അവിടെയുള്ള പർവ്വതങ്ങളിലൂടെ നടക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവൻ പറഞ്ഞു, ബ്രദർ ബ്രൺഹാം, ഞാനും താങ്കളോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ അവിടെ കർത്താവിൽ ആനന്ദിച്ചു നിന്നിരുന്നു. ഞാൻ അത്രയധികം പർവ്വതങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു. അതിനുശേഷം ഞങ്ങൾ താഴേക്ക് പോയി. അപ്പോഴാണ് സഹോദരൻ ബിസ്കൽ അവിടെ വെച്ച് ആ കലാമാനിനെ വെടിവെച്ചത്. അത് അവൻ ഇന്ത്യക്കാരുടെ ഒരു മിഷണറിയാണ്. മാത്രമല്ല, അവനതിനെ അവൻ ഇന്ത്യക്കാർക്ക് തിന്നാൻ കൊടുക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾ താഴേക്ക് പോയിട്ട് ഞങ്ങളുടെ അത്താഴം കഴിച്ച് ആ കലാമാനിനെ അവിടെ വെച്ച് വൃത്തിയാക്കിയിട്ട് തിരികെ വന്നു. ബഡ്ഡും ഞാനും പർവ്വതത്തിന് കുറുകെ പോവുകയായിരുന്നു. അല്പം അകലെയായി എന്റെ ഗ്ലാസുകളിലൂടെ ഞങ്ങൾ നോക്കിയപ്പോൾ ഞാൻ കണ്ടിരുന്ന ആ മൃഗത്തെ എനിക്ക് കാണാനിടയായി. ഞാനിവിടെ പറഞ്ഞതുപോലെ ഒരു വിശാല ദൃശ്യമായിരുന്നു. അവിടെ ഞങ്ങൾ വശത്തായി തന്നെ സഹോദരൻ ബിസ്കൽ നിന്നിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, അതാ ആ മൃഗം അവിടെയാണ്. അവൻ തന്റെ ഗ്ലാസ് ധരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊരു നല്ല വലിപ്പമുള്ള പ്രായമായ അതിബൃഹത്തായ കാളക്കലാമാനാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, അവയ്ക്ക് ശാഖകളുള്ള കൊമ്പുകളാണുള്ളത് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇതിനുള്ളത് കരിമുള്ളുകളാണ്. അവനൊരു കാഴ്ചയ്ക്ക് വിചിത്രമായ ദർശനത്തിൽ കണ്ടിരുന്നത് പോലെയുള്ള ജീവി തന്നെയായിരുന്നു. അതിനു മുമ്പ് ഒരിക്കലും ഞാൻ ഈ കലാമാനിനെ വെടിവെച്ചിരുന്നില്ല. അത് കൊള്ളാം. അവൻ പറഞ്ഞു, അവനെ കർത്താവ് താങ്കൾക്ക് തന്നാൽ അത് അത്രയേറെ. ഞാൻ പറഞ്ഞു, അതെ, അത് അതിന് തീർച്ചപ്പെടുത്തുമായിരുന്നു. എനിക്ക് അതിശയമേകുന്ന ഏക കാര്യം അത് ആ ചെക്ക് ഷർട്ടാണ്. ഞാൻ ചുറ്റുമായി നോക്കി. സഹോദരൻ എഡി, അവന്റെ ഭാര്യ അതവിടെ വെച്ചിട്ടുണ്ടാകാം. അവൾ അവിടെ അവനോടൊപ്പം ഉണ്ടായിരുന്നു. അതവന്റെ ഡഫൽ ബാഗിൽ തീർച്ചയായും വെച്ചിട്ടുണ്ടാകും. അവൻ തലേന്നാൾ നനഞ്ഞപ്പോൾ അവൻ തന്റെ ഷർട്ടുകളെ മാറ്റിയിരുന്നു. അവിടെ ആ ചെക്ക് ഷർട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് തന്നെ അത്. ഞാൻ അവിടെ കടന്നു ചെന്ന് ആ കലാമാനിനെടുത്തപ്പോൾ അവൻ ബഡ് എന്നോട് ചോദിച്ചു, ഇപ്പോൾ ബ്രദർ ബ്രൻഹാം, ഇതിന്റെ കൊമ്പുകൾക്ക് 42 ഇഞ്ച് നീളമുണ്ട് എന്നല്ലേ താങ്കൾ പറഞ്ഞിരുന്നത്? ഞാൻ പറഞ്ഞു, അവയ്ക്ക് അത്രയും ഉണ്ടായിരിക്കണം. അവൻ പറഞ്ഞു, ഏകദേശം 92 വരും എന്ന വിധം എന്നെ നോക്കി. ഞാൻ പറഞ്ഞു, അല്ല, അവയ്ക്ക് 42 ഇഞ്ചാണുള്ളത്. അവൻ പറഞ്ഞു, ഇപ്പോൾ താങ്കൾ എന്നോട് പറഞ്ഞതിന് പ്രകാരം അവിടെ ആ ചെക്ക് ഷർട്ടോടുകൂടിയ എഡ്വേർഡുക്കലേക്ക് തിരികെത്തുന്നതിന് മുമ്പ് അവിടെ വെച്ചാണ് പർവ്വതത്തിന്റെ താഴ്വശം കുറച്ചു മൈൽ ദൂരമുണ്ട് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടേണ്ടിയിരുന്നത്. പറഞ്ഞു, നീ ഒരു അല്പം ചാരനിറത്തോടുകൂടിയ കരടിയെ കൊല്ലാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, അത് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതാണ്. അവൻ ചോദിച്ചു, ബ്രദർ ബ്രൻഹാം, അവൻ എവിടെ നിന്ന് വരും? എനിക്ക് 50 മൈൽ ചുറ്റളവ് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അവൻ ഇന്നും യഹോവ ഈരതനെ കർത്താവ് തനിക്കായി ഉളവാക്കാൻ കഴിയുന്നവനാണ്. കണ്ടോണം, അവന് അണ്ണാനുകളെ സൃഷ്ടിച്ച് അസ്തിത്വത്തിൽ കൊണ്ടുവരാനാകും. അവനൊരു മുട്ടാടിനെ ഉണ്ടാക്കി അസ്തിത്വത്തിൽ കൊണ്ടുവരാൻ കഴിയും. അവനൊരു കരടിയെ അത് പറഞ്ഞിരിക്കുന്നു എങ്കിൽ ഒരു കരടിയെ അസ്തിത്വത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നതാണ്. ഞങ്ങൾ ഈ പർവ്വതത്തിന് താഴേക്ക് ആ കീർത്തി സമ്പത്തെ, ഈ ഭാരമേറിയ കലാമാനിനെ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ആ സമയത്തിനുള്ളിൽ ഞാൻ എന്റെ തൂക്കനെ പൊതിഞ്ഞെടുത്ത് കെട്ടാൻ ശ്രമിച്ചു. പിന്നെ അവൻ തന്റേതിനെയും, അതല്ലെങ്കിൽ തിരിച്ചാകാം. ഞങ്ങൾ ഒരു വലിയ ഹിമപരപ്പിന്റെ വളരെ അടുത്തായി എത്തിക്കഴിഞ്ഞിരുന്നു. അവിടെ ഞങ്ങൾക്കത് കിട്ടി. അത് ചൂടുള്ളതുപോലെയായിരുന്നു. ഞങ്ങൾ ആ ഹിമപരപ്പ് കടന്നു തണുപ്പിക്കുന്നതിനായി അല്പനേരം അവിടെ ഇരുന്നു. അവൻ ചോദിച്ചു, ആ രണ്ടു ആൺകുട്ടികളായ എഡിയും ബ്ലൈനും നിൽക്കുന്നത് ഏകദേശം 1 മൈലിനപ്പുറം വരില്ല എന്ന് താങ്കൾക്കറിയാമല്ലോ ബ്രദർ ബ്രൻഹാം. ആ കരടി കാഴ്ചയിൽ വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ പറഞ്ഞു, നീ അതിനെ സംശയിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ പറഞ്ഞു, ബ്രദർ ബ്രൻഹാം, എന്റെ സഹോദരന് അനേക വർഷങ്ങൾ അപസ്മാര രോഗമുണ്ടായിരുന്നു. ഒരിക്കൽ താങ്കൾ എന്നോട്, ആദ്യ പ്രാവശ്യം ഇവിടെയായിരിക്കുമ്പോൾ നാം മറ്റൊരു സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോകുന്നേരം ആ ആൺകുട്ടി കാഴ്ചയ്ക്ക് എങ്ങനെയുള്ളവൻ എന്ന് താങ്കൾ എന്നോട് പറഞ്ഞു. ആ ദർശനം ദൈവം തരുമ്പോൾ എഡി എന്റെ നേരെ വശത്തുകൂടെ കുതിര സവാരി ചെയ്യുകയായിരുന്നു. ആ ആൺകുട്ടിക്ക് എന്ത് ചെയ്യണമെന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു. മോഹാലസ്യം നിന്നു. പിന്നെ അവൻ പറഞ്ഞു, എനിക്കതിനെ സംശയിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, ബട്ട് ആ കരടി എവിടെ നിന്നാണ് വരാൻ പോകുന്നത് എന്നെനിക്കറിയില്ല. എന്നാൽ എനിക്ക് ഏകദേശം 50 ആയപ്പോൾ, ഇപ്പോൾ എനിക്ക് 55 ആയി. അതിനാൽ അത് ഏകദേശം 3 വർഷങ്ങൾക്കുമ്പായിരുന്നു. ഞാൻ ഏകദേശം 52 അഥവാ 53 ആയിരുന്നു. ഞാൻ പറഞ്ഞു, അതൊരിക്കലും തോൽവിയടഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ആ ചാരനിറത്തോടുകൂടിയ കരടിയെ ഞാൻ ആ ആൺകുട്ടികളുടെ അടുത്തെത്തുന്നത് മുൻപായി ദൈവം എനിക്ക് തരും. ഞങ്ങൾ ഏകദേശം താഴ്വാരത്ത് പൈൻ മരങ്ങളും വെട്ടുമരങ്ങളും തുടങ്ങുന്നിടത്തെത്തിക്കഴിഞ്ഞിരുന്നു. ഒന്നിൽ നിന്നും ഒരൽപ്പം താഴേക്കിറങ്ങുമ്പോൾ ഞങ്ങൾ ഏകദേശം വെട്ടുതടികളുടെ ഇടയിലെത്തിക്കഴിഞ്ഞിരുന്നു. അവനിരുന്നു. അപ്പോൾ അവനായിരുന്നു ആ പൊതിഞ്ഞ വിജയ സ്മാരകത്തെ ചുമന്നിരുന്നത്, തോക്ക് എന്റെ കൈകളിലും. അവൻ ചോദിച്ചു, ആ കരടി ഇപ്പോൾ കാഴ്ചയിൽ വന്നെങ്കിൽ നന്നായിരുന്നു, അവനത് ചെയ്യേണ്ടതല്ലേ? ഞാൻ പറഞ്ഞു, അവൻ വരും, നീ വിഷമിക്കാതിരിക്കെ. അവൻ പറഞ്ഞു, എനിക്കെല്ലാ മലകളെയും കാണാനാകുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ആ വാഗ്ദാനത്തെ നോക്കുന്നു, മനസ്സിലായോ? നോക്കൂ, അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു, അവൻ എന്തു ചെയ്താലും. ഞാൻ ചോദിച്ചു, ബട്ട് അതാ അവിടെ ഇരിക്കുന്ന എന്താണ്? അവൻ നോക്കിയിട്ട് പറഞ്ഞു, അതൊരു വലിയ ചാരനിറത്തോടുകൂടിയ കരടിയാണ്. പറഞ്ഞു, അതവൻ തന്നെ. ഞങ്ങൾക്ക് ചാരനിറത്തിലുള്ള കരടിയെ കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വരുമ്പോൾ ആ ദർശനത്തിലുണ്ടായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ ആ തോക്കിനെ പറ്റി ആശങ്കപ്പെടാൻ തുടങ്ങി. അതൊരു വളരെ ചെറിയ തരത്തിൽപ്പെട്ട 0.270 ചെറിയ വടികുണ്ടകൾ. നിങ്ങൾക്ക് മനസ്സിലായോ? അത് ടേപ്പിലുണ്ട്. അത് പറഞ്ഞ പ്രകാരം ഏകദേശം 50 വാരത്തിനപ്പുറത്ത് വെച്ചാണ് എനിക്ക് ആ കരടിയെ കിട്ടിയത്. ബട്ട് പറഞ്ഞു, താങ്കൾ ആ കരട് പിൻവശത്ത് വെടിയുതിർക്കുന്നതാണ് നല്ലത്. അവൻ ചോദിച്ചു, ഇതിനു മുമ്പ് താങ്കൾ എപ്പോഴെങ്കിലും ഒരു ചാരനിറമുള്ള കരടിയെ വെടിവെച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല. അവൻ പറഞ്ഞു, ഓ മരണമെന്നാൽ എന്താണെന്ന് അവയ്ക്കറിയില്ല. ഞാൻ അതൊരൽപ്പം താമസിച്ചാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ടവൻ പറഞ്ഞു, അവ ഞെട്ടൽ നിന്നും ദുർബലരായിത്തീരില്ല. പറഞ്ഞു, താങ്കൾ അതിനെ വെടിവെക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞു, ആ ദർശനപ്രകാരം ഞാൻ അതിന്റെ ഹൃദയത്തിലേക്കാണ് നിറയൊഴിച്ചത്. അവൻ പറഞ്ഞു, അതേ, ആ ദർശനം അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ഞാൻ താങ്കളോട് ചേർന്ന് നിൽക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, ഇതുവഴി നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ അല്പം അടുത്തു ചെന്നു. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റപ്പോൾ ആ കരടി എന്നെ കണ്ടു. അതാണ് എനിക്ക് ഒരു നിറയൊഴിക്കാനായി ആവശ്യമായിരുന്നതും. ഞാൻ ആ കരടിയെ വെടിവെച്ചു. അതതിനെ മുറിപ്പെടുത്തി എന്ന് പോലും തോന്നിച്ചില്ല. ഇതാ അവൻ വരുന്നു. അടുത്ത ഉരുണ്ട തോക്കനകത്തേക്ക് ഇടാൻ കഴിയും മുമ്പേ അവൻ നിന്നിടത്തുനിന്ന് 50 വാരമകലെ ആ കരടി ചത്തു വീണു. ബഡിന്റെ വാക്യം ചുറ്റും വെളുത്തതുപോലെ ആയിട്ട് അവൻ പറഞ്ഞു, ബ്രദർ ബ്രൻഹാം, ഞാൻ അവനെ എന്റെ മണിയിലെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്കും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുപോലെ തന്നെ പറഞ്ഞു. നിനക്കവനെ കിട്ടുമെന്ന് ദർശനത്തിൽ പറഞ്ഞതിനാൽ എനിക്ക് ആനന്ദമുണ്ട്. അവൻ പറഞ്ഞു, ഇപ്പോൾ അതങ്ങനെയെങ്കിൽ ആ കൊമ്പുകൾക്ക് 42 ഇഞ്ചുകളാണുള്ളതെങ്കിൽ എനിക്കൊന്ന് സംഭവിക്കാൻ. അവൻ പറഞ്ഞ വിധത്തിൽ തന്നെ ഞാനത് പറയാൻ പോകുന്നു. എനിക്കൊരു അലറി വിളിയോടുകൂടിയ മോഹാലസ്യം ഉണ്ടാകാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, അതെ, ഇപ്പോൾ തന്നെ നിനക്കതുണ്ട്. എന്തുകൊണ്ടെന്നാൽ അത് അപ്രകാരമാണ് സംഭവിക്കാൻ പോകുന്നത്. ഞങ്ങൾ സഹോദരൻ അടി അടുക്കലെത്തിയപ്പോൾ ഞാൻ സഹോദരൻ അടിയോട് പറഞ്ഞു, ഞങ്ങൾ കുതിരകളെ കെട്ടാതെ വിട്ടിരിക്കുന്നു. അവർ ഒരു കരടി മൂലം പേടിച്ചിരുന്നു. പിന്നെ ഓ എന്റെ, അവയ്ക്കതിനെ മണപ്പിക്കേണ്ടി വന്നിരുന്നു. ഞങ്ങൾക്ക് അവന്റെ തോലിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോഴേക്കും അത് വളരെ വൈകിയിരുന്നു. അടുത്ത ദിവസം തിരികെ വരണമായിരുന്നു. പിന്നെയും ഞങ്ങൾ ഏകദേശം 10 ചരട് പൊട്ടിക്കേണ്ടി വന്നു. കുതിരകളെല്ലാ ഇടവുമായി ഓടുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ പറഞ്ഞു, ബ്ലൈൻഡ് ബോയ് സവാരി കുതിരയുടെ ബാഗിൽ നിന്നും അളക്കുന്ന ടേപ്പ് എടുത്തുകൊണ്ട് വരിക. ഞാൻ സഹോദരടിയോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആ ചെറിയ കൈയെ ശ്രദ്ധിക്കൂ. ബില്ലി പോളാണ് കൊമ്പുകൾക്ക് ചുറ്റുമായി. അവന്റെ ചെറിയ കൈയാൽ ടേപ്പ് പിടിച്ച് അളന്നുകൊണ്ടിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ആ ചെറിയ കൈ ശ്രദ്ധിക്കൂ. സഹോദരടി ഒരു ദ്വാരമുണ്ടാക്കി. ഞങ്ങൾ പുറകിലേക്ക് നീങ്ങുന്നു. അവൻ അങ്ങനെ അതിനിട്ട ശേഷം കൃത്യമായും അതിന്റെ അഗ്രം വരെയും നേരെ അളന്നു. 42 ഇഞ്ച് നോക്കൂ, കൃത്യമായിട്ടുണ്ടായിരുന്നു. യേശു ഒരിക്കലും തോൽവി അടയുന്നില്ല. അത് ദൈവത്തൊന്നും വന്നിരിക്കുന്നിടത്തോളം ആ വചനം തോൽവി അടയുന്നില്ല. നമ്മുടെ ഇടയിൽ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമുള്ള സഹോദരനും സഹോദരി ജാക്സനെയും കണ്ടു. അവരെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഞാൻ ഊഹിക്കുന്നു. നിങ്ങളെ ചേർത്തിട്ടുണ്ടോ സഹോദരൻ ജാക്സൺ? നിങ്ങളും സഹോദരി ജാക്സണും ഇന്ന് രാവിലെ നേരം എഴുന്നേറ്റിരുന്നാലും അവർ നിങ്ങളെ കണ്ടിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്റെ സഹോദരൻ എഡി അവിടെ വളരെ പിന്നിലായി. സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമുള്ള മറ്റൊരു പഴയ വേട്ടയാളിന്റെ സഹകാരിയും കൂടെ കാണുന്നു. സഹോദരൻ ജാക്സൺ, സഹോദരി ജാക്സൺ, നിങ്ങൾ ഞങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മിനിസ്ട്രിയിലായിരിക്കുന്ന എല്ലാവരും, കെട്ടിടത്തിന്റെ ഉള്ളിലുള്ള എല്ലാ മിനിസ്റ്റേഴ്സ്മാരും തങ്ങളുടെ കൈവർത്തി കാട്ടിയാലും കൊള്ളാം. അത് നല്ലതും മികച്ചതുമാണ്. നല്ലത്. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും ഇവിടെ ഉള്ളതിനാൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. അല്പനിമിഷത്തിനുള്ളിൽ എനിക്കിവിടെ ഒരു പ്രാർത്ഥന നിരയുണ്ടാകും. അതിനാൽ ഞാൻ ഇല്ല, നിങ്ങളെല്ലാവരെയും ഇവിടെ വിളിച്ചു വരുത്തി എനിക്കായി പ്രസംഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് വളരെ ആനന്ദമുണ്ട്. നിങ്ങളുടെ വിശ്വസ്തതയെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പോഴും, അതുമാത്രമല്ല പ്രിയ യേശുവിനെ കുറിച്ച് എന്നിലൂടെ കേൾക്കാനായി രാജ്യത്തിന്റെ ചുറ്റു നിന്നും മറ്റും വരികയും ചെയ്യുമ്പോൾ അവൻ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ സഭയിലെ ഒരു പ്രത്യേക വ്യക്തിയുമായി ഹൃദയം തകർന്നു ഹതാശയായ അമ്മയാണ്. ഒരല്പനിമിഷം മുമ്പ്, 45 കൂടി വരില്ല, ഞാൻ ഒരു വ്യക്തിപരമായ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. ഞാൻ അപ്പോൾ എന്തോ പറയാനായി ആ സ്ത്രീയോട് തുടങ്ങിയതേ ഉള്ളൂ. അവൾ ആരെന്നോ അഥവാ അല്ലെന്നോ ഞാൻ പറയാൻ അവൾ ആഗ്രഹിച്ചിരുന്നോ എന്നെനിക്കറിയില്ല. അവൾ ആ ചിത്രത്തിൽ കാണുന്ന അതേ പ്രകാശം അവിടെ കടന്നു വന്നു. അതെല്ലാം കഴിഞ്ഞിരുന്നു. അവൾ സന്തോഷത്തോടെ കടന്നുപോയി. എന്തിന്റെയെങ്കിലും മേൽ വളരെ പ്രയാസത്തോടെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഇപ്പോൾ നാം ജീവിക്കുന്ന ഈ മാറ്റത്തിന്റെ കാലത്തിൽ ഇന്ന് നാം വളരെ സന്തോഷമുള്ളവരാണ്. നമുക്ക് മാറ്റപ്പെടാനാകാത്ത, ചലിക്കാത്ത ഒരു രാജ്യമുണ്ട്. ആ ചലിപ്പിക്കാനാകാത്ത ഗിബ്രാൾട്ടർ പാറയല്ല, എന്നാൽ നമ്മുടെ വിശ്വാസത്തെ കാലത്തിന്റെ പാറമേൽ ഭയഭക്തി പുരസ്സരം വിശ്രമിപ്പിക്കാം. രക്ഷയുടെ ചലിക്കാത്ത പാറയായ യേശു ക്രിസ്തുവിന്മേൽ. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെറിയ 3 ഒരു പെട്ടിക്കകത്തൊരു ബൈബിളും വെച്ച് ഇവിടെ കൊണ്ടുവന്ന ആ സഹോദരിക്ക് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ചെറിയ പെട്ടിക്കായി അവൾ കർത്താവിനോട് ഒരു ഉടമ്പടി ചെയ്തിരുന്നു. അവൾ അതിനെ അരുമയാക്കിയിരിക്കുന്നു. അതിൽ പണ്ടുകാലത്തെ ചില ചിത്രങ്ങളാൽ മോടിയാക്കിയിരിക്കുന്നു. അവൾ കർത്താവിനോട് ചോദിച്ചു, ഒരുപക്ഷെ അവൾ ആ പെട്ടിയെ അല്പമധികം മോടിയാക്കിയെന്നിരിക്കാം. ഒരു പിരമിഡിന്റെ ആകൃതിയിലുള്ള സാധാരണയായ ചെറിയ പെട്ടി. അവൾ അതിനെ ഒരു ബൈബിളുമായി ചേർത്ത് എന്റെ ഭാര്യയ്ക്ക് വേണ്ടി കൊണ്ടുവന്നു. സഹോദരി, നന്ദിയുണ്ട്. ബില്ലി പോളിന്റെയും മറ്റുള്ളവരുടെയും പക്കൽ നിങ്ങൾ കൊടുത്ത എല്ലാ സമ്മാനങ്ങൾക്കായും അവ എനിക്ക് കിട്ടുന്നു. ഞാൻ എല്ലാറ്റിനും സന്തോഷമുള്ളവനാണ്. ദൈവം നിങ്ങളോട് കൂടിയിരിക്കട്ടെ. ഇപ്പോൾ അടുത്ത ഞായറാഴ്ച രാവിലെ നേരം മറക്കരുത്. ഇന്ന് യോഗം തീർന്നു കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾ എഴുതിയിടുക. നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച രാവിലെ നേരം കൊണ്ടുവരിക. ഞാൻ ഒരല്പനേരത്തെ വരും. പിന്നെ അതിനെ എന്റെ മുറിയിലേക്ക് കൊണ്ടുവന്ന് എനിക്ക് അതിന്റെ തിരുവചനത്തിലെ പശ്ചാത്തലത്തെ എടുക്കാനുള്ള സമയമുണ്ടായിരിക്കും. കർത്താവ് അനുവദിച്ചാൽ ഞങ്ങൾ അടുത്ത ഞായറാഴ്ച രാവിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ വളരെയേറെ തൂവാലകൾ കിടക്കുകയാണ്. എന്റെ കുറിമാനങ്ങളെ ഇവിടെ വെക്കാനായി ഞാൻ അവയെ പിന്നിലേക്ക് തള്ളിനീക്കി. എന്റെ മാത്രമല്ല എന്റെ ബൈബിൾ, അങ്ങനെ അഥവാ എന്റെ ബൈബിളും കുറിമാനങ്ങളും എപ്രകാരം എനിക്കൽപ്പം ഇടം ഇവിടെ കിട്ടി. എന്നാൽ ഞാൻ ഓരോന്നിനായും പ്രാർത്ഥിക്കുന്നതാണ്. എനിക്ക് കുറച്ച് സമയമേ കിട്ടിയിരുന്നുള്ളൂ. എന്റെ എല്ലാ തിരുവചനവും കുറിമാനവും താഴെയാണ്. കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളെ ഏകദേശം 4 മണിക്കൂർ ഇവിടെ ഇരുത്തി. ഇപ്പോഴങ്ങനെ ചെയ്യില്ല. ഞാൻ സ്വയം ഒരു വാക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും ഇനി മുതൽ ടേപ്പ് ചെയ്യുന്നു എങ്കിൽ ഇവിടെ ഞാൻ തന്നെ സ്വയം ടേപ്പ് ചെയ്യുകയോ അഥവാ മറ്റെന്തെങ്കിലും ചെയ്യും. അങ്ങനെ എനിക്ക് നിങ്ങളെ വളരെയധികം സമയം ഇരുത്തേണ്ടി വരില്ല. ഡോക്ടർ ലീബയിൽ ഇന്ന് രാവിലെ ഇവിടെയുണ്ടോ? ഞാൻ ഡോക്ടർ ലീബയിലിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സഹോദരൻ ബെയിൽ, താങ്കൾ ഇവിടെയുണ്ടോ? താങ്കൾ ഇവിടെ ഉണ്ടെങ്കിൽ കൈ ഉയർത്തിയാലും. അദ്ദേഹം പുറകിലുണ്ടോ? ശരി, നന്ദി സഹോദരൻ റോയ്. സഹോദരൻ ബെയിൽ, ആ കുറിമാനങ്ങളെ നിങ്ങൾ കൃത്യമായും പരിശോധിച്ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആ തിരക്കിൽ പുറകിൽ എവിടെയെങ്കിലുമാണോ അഥവാ ഹാളിലോ? എനിക്ക് കാണാൻ കഴിയുന്നില്ല. വളരെയേറെ പേരെ നമുക്ക് നിർത്തിയിരിക്കാൻ കഴിയില്ല. ഫയർ മാർഷൽ അത് ചെയ്യാൻ അനുവദിക്കില്ല. നിങ്ങൾക്കതറിയാം അവിടെയാണ് നാം. അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന 1-ാം സഭാകാലമായ എഫേസ്യ കാലത്തിൽ എഴുതി കയറ്റേണ്ട സർപ്പത്തിന് സന്തതിയെക്കുറിച്ച് എന്റെ വെളിപ്പാടിനെ താങ്കൾ നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എഴുത്തിനെ കൃത്യമായി വ്യാകരണപ്പെടുത്തുകയാണ്. വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു. താങ്കളത് പരിശോധിച്ചിരിക്കുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ സർപ്പത്തിന് സന്തതിക്ക് വിരുദ്ധമായി ആരെന്ത് പറഞ്ഞുകൊള്ളട്ടെ? അത് ശരിയായിരുന്നാലും അതല്ല അല്ലാതിരുന്നാലും അങ്ങനെയാണ് കർത്താവ് ഇന്നലെ നൽകിയത്. കാണുക, ഓ അത് അഗോചരമായിരിക്കുന്നു. എനിക്ക് എങ്ങനെയാണ് ഒരു സന്ദേശം കിട്ടുന്നാൽ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ എന്നെ വന്നിടിക്കുന്നു. അത് കഴിഞ്ഞ് അത് ദൈവത്തിൽ നിന്നാണ് എന്നെനിക്ക് അറിയാനിടയായാൽ ഞാൻ അതിനെ തിരുവചനത്തിൽ നിന്നും എടുത്ത് കണ്ടുപിടിക്കുന്നു. അത് കഴിയുമ്പോൾ എനിക്കത് കിട്ടിയിട്ട് അതൊരിക്കലും തോൽവിയടയില്ല. എന്നാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ശരിയായി പോകുന്നു. അതിനെക്കുറിച്ച് ജനങ്ങൾ എന്തു ചിന്തിക്കുന്നു എന്നും ഞാൻ കാര്യമാക്കുന്നില്ല. അത് ആ 7 മുദ്രകൾക്ക് ശേഷമായപ്പോൾ അത് എപ്പോഴും ഉണ്ടായിരുന്നതിനേക്കാളും അധികമായിരിക്കുന്നു. നോക്കൂ, അത് ആ സമയത്ത് ചെയ്തു. അതുകൊണ്ടിപ്പോൾ നമ്മുടെ പഠന സമയത്ത് കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ വചനത്തെ ബഹുമാനിക്കാനായി എഞ്ചിനീയറോ അത് ആർ ഓൺ ചെയ്താലും ശരി, ഹാളിലെ ശബ്ദം ശരിയായി കേൾക്കാൻ കഴിയുന്ന വിധത്തിലെ ക്രമീകരണത്തിനൊന്നും ശബ്ദം തിരികെ വരുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ പുറകിലുള്ളവർക്ക് കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ കൈയുയർത്തി കാട്ടിയാലും നല്ലത്. ഇപ്പോൾ നമുക്ക് ബൈബിളിലേക്ക് തിരിക്കാം. തിരുവചനങ്ങളിലെ 2 സ്ഥലങ്ങളിൽ നിന്നും കർത്താവ് അനുവദിക്കുന്നു എങ്കിൽ ഞാനൊരു സന്ദേശത്തെ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവസാനിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് മാർക്കോസ് 5-ാം അധ്യായവും 1 രാജാക്കന്മാർ 10-ാം അധ്യായവും മാർക്കോസ് 5-ാം അധ്യായം 1 രാജാക്കന്മാർ 10-ാം അധ്യായം ഇപ്പോൾ എന്നാൽ ഞങ്ങളുടെ പടിവാതിലിന്റെ ഉള്ളിലുള്ള അപരിചിതരോട്, ഇത് ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ ഞങ്ങൾ ഒരു വലിയ ക്ലാസ്സാക്കി വെച്ചിരിക്കുന്നതാണ്. അതായത് ഇവിടെയുള്ള ഈ ക്ലാസ്സിൽ, കാരണം മുറികളെല്ലാം ജനങ്ങളാൽ നിറഞ്ഞിരുന്നതിനാൽ ഞങ്ങൾക്ക് സാധാരണയുടെ വ്യത്യസ്തതരമായ ക്ലാസ്സുകൾ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞങ്ങൾ വചനത്തിൽ നിന്നും ഒരല്പം പഠിക്കുന്നു, തമ്മിൽ കൂട്ടായ്മ ആചരിച്ചു കൊള്ളുക. ഞങ്ങൾക്കില്ല, ഞങ്ങൾ ഒരു വിഭാഗീയ സഭയുമല്ല. ഞങ്ങൾക്കൊരു വിഭാഗീയ സഭയുമില്ല. ഞങ്ങൾ കർത്താവിൽ സ്വതന്ത്രരും ഞങ്ങൾ മതഭ്രാന്തരുടെ ഒരു കൂട്ടമായിത്തീരണം എന്ന് അർത്ഥമാക്കുന്നതുമില്ല. ഞങ്ങൾ ബൈബിൾ മാത്രം പഠിപ്പിക്കുന്നു, അതുമാത്രം. കർത്താവ് ഞങ്ങളോട് നല്ലവനായിരുന്നു. ഇപ്പോഴും അവൻ അതിനെ പിന്താങ്ങുകയും അത് സത്യമാണെന്ന് കാണിക്കുകയും ചെയ്യുന്നു. അത് ഞങ്ങൾക്ക് മഹത്തായ സാന്ത്വനം നൽകുന്നു. ഇപ്പോൾ നിങ്ങളെ ഏതു സമയത്തും ഞങ്ങളുടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ എല്ലാ സമയത്തും ഇവിടെ ഉണ്ടാകാറില്ല. എന്നാൽ ഇവിടെ ഞങ്ങളുടെ പക്കൽ ചില നല്ല പാസ്റ്റർമാരുണ്ട്. സഹോദരൻ നേവിൽ ഞങ്ങളുടെ പാസ്റ്റർമാർ ഒരാളാണ്. സഹോദരൻ ക്യാംപ്സ് ഞങ്ങളുടെ പാസ്റ്റർമാർ ഒരാളാണ്. പിന്നെ സഹോദരൻ കോളിൻസ്, വില്ലാർഡ് കോളിൻസ് ഞങ്ങളുടെ പാസ്റ്റർമാരിൽ മറ്റൊരാൾ. മാത്രമല്ല, ഞങ്ങളുമായി സഹകരിക്കുന്ന ഞങ്ങളുടെ ചെറിയ സഭകൾ വ്യത്യസ്ത ഇടങ്ങളിലുണ്ട്. നിങ്ങൾ ടെക്സാസിന് ചുറ്റുമുള്ളവരാണെങ്കിൽ സഹോദരൻ മാർട്ടിൻ ഇവിടെയുണ്ട്. സഹോദരൻ, ഇവിടെ നിങ്ങളോടൊപ്പം പുറത്തു വന്ന ആ മറ്റേ സഹോദരൻ ആരാണ്? ഇന്ന് രാവിലെ നേരം എനിക്ക് സഹോദരൻ ബ്ലെയറിനെ കാണാൻ കഴിഞ്ഞില്ല. ഓ സഹോദരൻ ബ്ലെയർ, ഞാൻ നിങ്ങളെ കണ്ടില്ല. സഹോദരൻ ബ്ലെയർ, സഹോദരൻ റൂഡേൽ നേരെയുടെ പുറകിലുണ്ട്. 62 സഭകളിൽ ഒന്നാണ്, ഇവിടെയുള്ള സഹോദരി സഭകളിൽ ഒന്നാണ്. സഹോദരൻ ജൂനിയർ ജാക്സൺ ഇവിടെ തന്നെ സഹോദരൻ ബ്ലെയറിനൊപ്പം ഇരിക്കുന്നു. ഞാൻ അവനെ ഇപ്പോൾ കാണുന്നു. നമ്മുടെ മറ്റൊരു സഹോദരി സഭയാണ്. എല്ലായിടത്തുനിന്നും രാജ്യമെമ്പാടുമായി നമുക്ക് സഭകളുണ്ട്. സഹോദരൻ ജാക്ക് പാമർ, അവൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മകന്റെ പുതിയ കാറിലായിരുന്നു. അവരല്പം അധികം വേഗത്തിലായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ആ വിധത്തിലായിട്ട് വേഗപരിധി അല്പം കടന്നുപോവുകയും ഒരു അപകടത്തിൽപ്പെടുകയും ചെയ്തു. അവന്റെ താടിയലിന് പരിക്കേറ്റു. അവന് വരാനാകാതെ അവൻ വീട്ടിലേക്ക് തിരികെ പോയി. അവന് കുഴപ്പമൊന്നുമില്ലാതിരിക്കുന്നു. ഇവിടെ സഹോദരൻ ബേനുണ്ട്. ഇവിടെ കെന്റുക്കിയിൽ നിന്നുള്ള നമ്മുടെ മറ്റൊരു സഹോദരനാണ്. അവനെന്ന് രാവിലെ നേരം അവർക്ക് കാശിന്റെയോ മറ്റോ ആവശ്യമുണ്ടോ അഥവാ സഭയായി അവന് എന്തിന്റെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അവനെ വിളിച്ചു തിരക്കിയിരുന്നു. അവനെല്ലാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനൊരു വളവ് വളരെ വേഗതയിൽ തിരിക്കുകയായിരുന്നു. ചരൽ ചെന്നു കയറിയതിനാൽ അവന്റെ താടിയൊല്ലോ മറ്റോ പോയിടിച്ചു. അവർ അവിടെ നിന്ന് തന്നെ വിളിച്ചു. അവൻ തന്റെ കാറിലെ പോസ്റ്റിലേക്കോ മറ്റോ തിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരുന്നു. സഹോദരൻ ബില്ലി കോളിൻസിനും അവന്റെ തള്ളവരൽ വളരെ മോശമായി ചതഞ്ഞിട്ട് അതിനകത്ത് തന്നെ എല്ല് പൊട്ടി. അവർ അതിനെ ശരിയാക്കിയെന്നും ഞാൻ കേട്ടിരിക്കുന്നു. നാം അതറിയുന്നു. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ അവനെയും ഓർക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നാം എഴുന്നേറ്റ് നിൽക്കുന്നതിന്റെ കാരണം നമ്മുടെ പ്രതിജ്ഞയിട്ട് ചെല്ലുമ്പോൾ, കൊടി പാറിക്കുമ്പോൾ അഥവാ മറ്റെന്തെങ്കിലും ആകാം, നാം എല്ലാ നേരവും അനങ്ങാതെ നിൽക്കുകയോ അതല്ലെങ്കിൽ സലൂട്ട് ചെയ്യുകയോ അതുമല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ബഹുമാനിക്കുന്നു എന്ന സൂചകമായി ഏറ്റവും കുറഞ്ഞത് നാം ചെയ്യാറുള്ളത് നമ്മുടെ കൊടിക്കാണ്. പിന്നെ നാം അവന്റെ വചനം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ പറ്റി എന്താണ്? വിശുദ്ധ മാർക്കോസിന്റെ 5-ാം അധ്യായം 21-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ നാം വായിക്കുമ്പോൾ വളരെ നന്നായി ശ്രദ്ധിക്കുക. യേശു വീണ്ടും പടകേറി ഇക്കരെ കടന്നു. കടലിനരികെയിരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടി. പള്ളി പ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുത്തൻ വന്നു. അവനെ കണ്ടു കാൽക്കൽ വീണു. എന്റെ കുഞ്ഞുമകൾ അത്യാസന്നത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ടു ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവൻ അവനോടുകൂടെ പോയി. വലിയ പുരുഷാരവും പിൻചെന്നു അവനെ തിക്കിക്കൊണ്ടിരുന്നു. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ചു. തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി. തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്നു, അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു. ബാധ മാറി അസ്വസ്ഥയായി എന്നവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്ങൾ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു. എന്റെ വസ്ത്രം തൊട്ടതാർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട് പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടതാർ എന്ന് ചോദിക്കുന്നുവോ എന്ന് ചോദിച്ചു. അവനോ അത് ചെയ്തവളെ കാണുവാനായി ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചു അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ടുവന്നു. അവന്റെ മുമ്പിൽ വീണു വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. അവനവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോട് പോയി ബാധ ഒടിഞ്ഞു സ്വസ്ഥമായിരിക്ക എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളി പ്രമാണിയുടെ വീട്ടിൽ നിന്നും ആൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്കു കാര്യമാക്കാതെ പള്ളി പ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനെയും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളി പ്രമാണിയുടെ വീട്ടിൽ വന്നാറേ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു. അകത്തു കടന്നു. നിങ്ങളുടെ ആരാവാരവും കരച്ചിലുമെന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രേ എന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവൻ എല്ലാവരെയും പുറത്താക്കി. കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോടുകൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്തേക്ക് ചെന്നു. അവൻ ആ കുട്ടിയോട് പറഞ്ഞു, അവൻ എന്നോ ക്ഷമിക്കണം. കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ബാല, എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്നർത്ഥത്തോടെ തലീഥ കുമി എന്നവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഇത് ആരും അറിയരുത് എന്നവൻ അവരോട് ഏറിയൊന്നും കൽപ്പിച്ചു. അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്ന് പറഞ്ഞു. ഒന്ന് രാജാക്കൾ പുസ്തകത്തിൽ നിന്ന് 10-ാം അധ്യായം നാം ഈ 3 വാക്യങ്ങൾ വായിക്കുന്നു.
And when the queen of Sheba heard of the fame of Solomon concerning the name of the Lord,
Sheba rajni Yehovayude naamam sambandhichu Salomonulla keerthi kattittu kadamuligalal avane pareekshikkanadhinu vannu.
And she came to Jerusalem with a very
great adimahathaya parivarathodum സുഗന്ധവർഗവും അനവധി പൊന്നും രത്നവും ചുമന്ന ഒട്ടകങ്ങളോടും കൂടെ യെരൂശലേമിൽ വന്നു. അവൾ ശലോമോന്റെ അടുക്കൽ വന്ന ശേഷം തന്റെ മനോരഥമൊക്കെയും അവനോട് പ്രസ്താവിച്ചു. അവളുടെ സകല ചോദ്യങ്ങൾക്കും ശലോമോൻ സമാധാനം പറഞ്ഞു. സമാധാനം പറവാൻ കഴിയാത്ത ഒന്നും രാജാവിന് മറപൊരുളായിരുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം.
Lord Jesus,
കർത്താവായ യേശുവേ, ഞങ്ങൾ ബൈബിളിലെ ഈ കഥകളെ വായിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ സന്തോഷത്താൽ തുള്ളുന്നു. കാരണം അങ്ങ് ദൈവമാണെന്നും നീ ഒരിക്കലും മാറ്റമില്ലാത്തവൻ എന്നും ഞങ്ങൾ അറിയുന്നു. നിന്റെ ക്രമീകരണത്തെ നീ ഒരിക്കലും മാറ്റുന്നില്ല. നിന്റെ രീതികളെ നീ മാറ്റപ്പെടുത്തുന്നില്ല. നീ എന്നേക്കും ദൈവമായി തന്നെ തുടരുന്നു. ആയതിനാൽ ഇന്ന് രാവിലെ സമയം ദൈവമേ, ഈ തിരുവെഴുത്തുകളെ നീ ഞങ്ങൾ അറിയാനിടയാക്കി. നീ തന്നെ അതിന്റെ വ്യാഖ്യാനം കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ ഹൃദയങ്ങളെ വിവേചിച്ച് ആ മഹാൻ പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആലോചനകളെ വിവരിക്കാൻ ഇടവരട്ടെ. അവിടെ യാതൊന്നും അവശേഷിക്കേണ്ടവരുടെ അത് ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾ ഇവിടം വിട്ടു പോകുമ്പോൾ മുഴുവൻ സന്തോഷത്താൽ നിറഞ്ഞ് എമ്മാവൂസിൽ നിന്നും അന്ന് രാത്രി വന്നവർ പറഞ്ഞതുപോലെ അവൻ വഴിയിൽ വെച്ച് നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? അവിടെ നിന്നേക്ക് ദൈവമായി തുടരുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശപ്പുള്ള കുഞ്ഞുങ്ങളായി ഇന്ന് രാവിലെ സമയം കൂടി വന്നിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, മനുഷ്യൻ ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഞങ്ങളുടെ കൂടി വരവിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ എല്ലാ ജനങ്ങളെയും അനുഗ്രഹിക്കണം കർത്താവേ. ചിലർ 100 പിന്നെ അതേ 1,000 മൈലുകൾക്കപ്പുറത്തു നിന്നും വന്നിരിക്കുന്നു. അവർ വീട്ടിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ കൃപയാലും നല്ല ദാനങ്ങളുടെ നന്മകളാലും അവരുടെ ഹൃദയങ്ങൾ തൃപ്തിയടയാനുള്ള വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിത് യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ.
A very odd little text.
വളരെ വിചിത്രമായ ചെറിയൊരു വിഷയം. വായിച്ച ഈ മുഴുവനിൽ നിന്നും ഞാൻ 3 വാക്കുകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം, ബൈബിളിലെ 2 അധ്യായങ്ങളിലുള്ള ചില ഭാഗങ്ങൾ വായിച്ച ശേഷം നിങ്ങൾ വായിച്ച എല്ലാത്തിലും നിന്ന് 3 വാക്കുകൾ, അതൊരു ചെറിയ കാര്യം. എന്നാൽ അതിന്റെ ഒരു പശ്ചാത്തലത്തിനായി ഞാൻ ഈ ചെറിയ 3 വാക്കുകൾ എടുക്കുന്നു. അവന്റെ വചനം തെളിയിക്കുന്നു. ബൈബിളിലെ 1 തെസ്സലോനിക്കാ 5:21 ഇങ്ങനെ ഒരു തിരുവെഴുത്തുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അവിടെ അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ. എന്തെങ്കിലും തെളിയിക്കപ്പെടുമ്പോൾ അത് ഒന്നുകിൽ ശരിയെന്നോ അഥവാ തെറ്റൊന്നോ തെളിയും. എന്തെങ്കിലും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിന്റെ സത്യമെന്താണെന്ന് നിങ്ങൾ കാണുന്നതുവരെ അത് തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അതിനുശേഷം ശരി എന്താണെന്ന് നിങ്ങൾ കണ്ടുകഴിയുമ്പോൾ അത് പറയുന്നു, മുറുകെ പിടിച്ചുകൊള്ളുക. മറ്റു വാക്കുകളിൽ, അതിനെ മുറുക്കി പിടിച്ചുകൊള്ളുക, അതിനെ വിട്ടുകളയരുത്, അതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. മറ്റു വാക്കുകളിൽ, അതിനെ ബലമായി പിടിക്കുക, അതിനാൽ അത് വഴുതിപ്പോകില്ല. അത് ശരിയെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ശരിയായതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ശരിയല്ല എന്ന് തെളിയിക്കപ്പെട്ട എന്തിനേയും നിങ്ങൾക്ക് എത്ര വേഗത്തിൽ അതിനെ വിട്ടുകളയാൻ കഴിയുമോ അത്രയും വേഗത്തിൽ അതിൽ നിന്നും ദൂരമാകുക. തെറ്റായ കാര്യത്തിൽ ഒരിക്കലും പിടിച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പോൾ നല്ല ക്രിസ്ത്യാനികൾ, ദൃഢതയുള്ള ക്രിസ്ത്യാനികൾ ചില നേരങ്ങളിൽ പിടിച്ചിരിക്കുന്നു. അത് ശരിയാണെന്ന് നിരൂപിച്ചുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പിന്നീട് ഈ കാര്യങ്ങൾ അവ ശരിയോ തെറ്റോ എന്ന് തെളിയിക്കപ്പെട്ട ശേഷം യേശു വരുമ്പോൾ നാം എല്ലാവരും സ്വർഗത്തിലേക്ക് പോകും എന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ അത് നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യമാണ്. അത് ധർമ്മോപദേശികളുടെ കർത്തവ്യമാണ്. എന്തെങ്കിലും ഒരു ചോദ്യം ഉയർന്നു വരുമ്പോൾ അതവൻ ഇങ്ങനെ പരിഹരിക്കുന്നു. പിന്നെ അത് കഴിയുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ അവർ മനസ്സിലാക്കേണ്ടതിനായി അത് തെളിയിക്കപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ തെറ്റായ കാര്യത്തെ തെറ്റ് എന്ന് കണ്ടുപിടിച്ച ശേഷം ആരും അതിൽ പിടിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ നമുക്കൊരു വചനമുണ്ട്, യേശു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, സകല വചനവും നിർത്തിയാകണം. അത് നാം എല്ലാവരും തെളിയിക്കണം. അതിനുശേഷം മുറുകെ പിടിക്കുക അഥവാ മുറുക്കി പിടിക്കുക, അതിന്മേൽ ഒരു മരണപിടുത്തം പിടിക്കുക. അതിനെ വിട്ടുകളയരുത്, നല്ലതിനെ മുറുകെ പിടിക്കുക. ഞാനൊരു കാര്യം പള്ളിക്കൂടത്തിൽ പഠിച്ചിരുന്നത് ഓർക്കുന്നു. നിങ്ങൾ അനേകരും അതേ പാഠം തന്നെ പഠിച്ചിട്ടുണ്ടാകും. നിങ്ങളൊരു കണക്കിന്റെ ഉത്തരം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ വരി എഴുതി ചെയ്തു. നിങ്ങൾക്കതിന്റെ ഉത്തരമെടുത്ത് ആ കണക്കിനെ തെളിയിക്കാൻ കഴിയുന്നു. എത്ര പേർ അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ട്? നിങ്ങളെല്ലാവരും തീർച്ചയായും. പിന്നെ അതിനുശേഷം നിങ്ങളുടെ ഉത്തരം ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. കണക്കിന്റെ ഉത്തരം കണക്കിനാൽ തന്നെ തെളിയിച്ചിരിക്കുന്നു. ആയതിനാൽ നിങ്ങൾക്ക് ശരിയായ ഉത്തരമാണ് ലഭിച്ചത് എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങളുടെ സ്ലേറ്റിലോ അഥവാ പേപ്പറിലോ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ കണക്കിനെ തെളിയിക്കുന്നത് ഉത്തരത്താൽ കണക്കിനെ തെളിയിച്ചു കഴിഞ്ഞാൽ എങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയത് അത് തെറ്റാണെന്ന് ആർക്കും പറയാനാകില്ല. നിങ്ങളുടെ ജോലിയെ അത് ഏത് വിധമാണോ ചെയ്യേണ്ടത് നിങ്ങൾ വൃത്തിയായും ശരിയായും ചെയ്തിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഉത്തരത്തെ തെളിയിച്ചിരിക്കുന്നു. അതിന്മേൽ നിങ്ങൾ തിരിച്ച ആ പേപ്പറിന്റെ ഷീറ്റിന്മേൽ നിങ്ങൾക്ക് ഒരു എ കിട്ടാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ട് പുറകിൽ വളരെ തീർച്ചയോടും കൂടിയിരിക്കാവുന്നതാണ്. എന്തെന്നാൽ അത് തെളിയിച്ചിരിക്കുന്നു, ഉത്തരത്തിനാൽ അത് തെളിയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു പഴയ ഉപമയുണ്ട്, അത് പറയുന്നത് അത് തെളിയിക്കൂ, ഞാനത് വിശ്വസിക്കും. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഒന്നിലുള്ളവർ അതെടുക്കുന്നു. രാജ്യത്തിലുള്ള ഒരു സംസ്ഥാനത്തിൽ അവർക്കൊരു മുദ്രാവാക്യമുണ്ട്, ഞാൻ മിസോറിയിൽ നിന്നുമാണ്, എന്നെ കാണിക്കൂ, നോക്കൂ. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഞാൻ മിസോറിയിൽ നിന്നുമാണ് എന്ന് എന്നോട് തെളിയിച്ചു കാണിക്കൂ. എന്നാൽ ഇത് എപ്പോഴും പ്രവർത്തിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം ഓരോ കാലത്തിലും അവന്റെ വചനത്തിൽ അരുളി ചെയ്തിരുന്നതിനെ ആ കാലത്തിലേക്ക് പറയപ്പെട്ടിരുന്നതിനെ പൂർത്തീകരിച്ച് ആ പ്രവൃത്തിയെ തെളിയിച്ചു കാണിക്കുന്നു. ആ കാലത്തിലുള്ള ദൈവത്തിന്റെ വചനം തെളിയിക്കപ്പെടുന്ന ഓരോ സമയത്തും അതിനെ ഭൂരിപക്ഷവും നിരസിച്ചു കളയുന്നു. അതുകൊണ്ട് അതിനെ തെളിയിക്കൂ, എന്നാൽ ഞാനത് വിശ്വസിക്കും. അതങ്ങനെയല്ല. ദൈവം നിങ്ങൾക്ക് വിശ്വാസം തന്നിരിക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ മാത്രമേ സാധിക്കൂ. വിശ്വാസം ദൈവത്തിന്റെ ഒരു ദാനമാകുന്നു. നിങ്ങൾക്ക് എങ്ങനെ തന്നെ മതഭക്തിയുള്ളവരായാലും അപ്പോഴും അതിനെ സ്വീകരിക്കാനായി നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കണം. നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണ് എങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന് ദൈവത്തിന് തെളിയിക്കപ്പെട്ട വചനത്തിന്മേലെ വിശ്രമിക്കാൻ കഴിയൂ. ഇപ്പോൾ ഓർക്കൂ, ദൈവം തന്റെ വചനത്തെ ഓരോ കാലത്തിലേക്കും പകുത്തു കൊടുത്തിരിക്കുകയും അവൻ സംസാരിച്ചിരുന്ന ആ പ്രത്യേക കാലത്തിൽ എന്താണ് സംഭവിക്കേണ്ടതെന്ന് അവൻ മുൻകൂട്ടി പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ നോഹയുടെ സന്ദേശവുമായി മോശെ വന്നിരുന്നു എങ്കിൽ അത് പ്രാവർത്തികമാകില്ലായിരുന്നു. മോശയുടെ സന്ദേശവുമായിട്ടാണ് യേശു വന്നതെങ്കിൽ അത് പ്രവർത്തിക്കില്ലായിരുന്നു. മാത്രമല്ല, ഒരു പ്രവാചകൻ മറ്റൊരു പ്രവാചകന്റെ സന്ദേശവുമായിട്ടാണ് വരുന്നതെങ്കിൽ അത് പ്രാവർത്തികമാകില്ല. എന്നാൽ അവന്റെ പ്രവാചകന്മാരിലൂടെ അവന്റെ പദ്ധതിയെയും അവന്റെ സ്വയം സമ്പൂർണതയെയും അവൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ബൈബിളിലേക്ക് ഒരു വാക്ക് കൂട്ടിച്ചേർക്കാനോ അതിൽ നിന്ന് ഒരു വാക്കെടുത്തു മാറ്റാനോ കഴിയുന്നതല്ല. അങ്ങനെ നിങ്ങളുടെ കണക്കിനെ നിങ്ങൾ നിങ്ങളുടെ ഉത്തരത്തിനാൽ കണക്കിനെ തെളിയിച്ചാൽ ഈ കാലത്തിന്റെ വചനത്താൽ അത് കിട്ടുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഉത്തരത്തെ തെളിയിക്കാത്തത്? ഇന്ന കാലത്തിൽ ഇതെല്ലാം സംഭവിക്കും എന്ന് ബൈബിളിൽ പറയുമ്പോൾ അത് ബൈബിളിലുണ്ട്, അത് സംഭവിക്കുകയും ചെയ്യുന്നു എങ്കിൽ ജനങ്ങളോട് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നതിന് ഉത്തരം അത് പുസ്തകത്താൽ തെളിയിച്ചിരിക്കുന്നു എങ്കിൽ പിന്നെ അത് സത്യമാണെങ്കിൽ അത് സത്യം തന്നെ, അതല്ലെങ്കിൽ അതല്ല. ഇപ്പോൾ നാം മറ്റൊന്നിനെ നോക്കുന്നു. അവർ അത് പറയുന്നത് കേൾക്കുമ്പോൾ കാണുന്നതാണ് വിശ്വസിക്കുന്നത്, പിന്നെ നിങ്ങൾക്ക് സംശയമുണ്ടാവില്ല. അതിവിടെ നമുക്കുള്ള മറ്റൊരു പഴഞ്ചൊല്ലാണ്. എന്നാൽ അതും ഇവിടെ പ്രാവർത്തികമാകില്ല, അത് പ്രവർത്തിക്കില്ല. എന്തുകൊണ്ടെന്നാൽ മനുഷ്യനിരുന്നു കൊണ്ട് എന്തിലേക്കെങ്കിലും നേരെ തന്നെ നോക്കും, എന്നാൽ അവർക്ക് കാണുകയുമില്ല. കാണുക എന്ന ഇംഗ്ലീഷ് വാക്കിന് അനേക അർത്ഥങ്ങളുണ്ട്. വ്യാപ്തി എന്നാൽ വെള്ളത്തിന്റെ കൂട്ടം. പിന്നെ കാണുകയെന്നാൽ മനസ്സിലാക്കുക, കാണുകയെന്നാൽ അതിലേക്ക് നോക്കുക. പിന്നെ ഓ, അത്തരത്തിലെ അനേക വാക്കുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ നിങ്ങൾ കാണുന്നതാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെയാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത്. നിങ്ങളത് മനസ്സിലാക്കുമ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കുന്നു. യേശു പറഞ്ഞു, ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. മറ്റു വാക്കുകളിൽ, രാജ്യത്തെ മനസ്സിലാക്കുക എന്നുകൊണ്ടാൽ ആ രാജ്യം നിങ്ങളിലെ പരിശുദ്ധാത്മാവാകുന്നു. അങ്ങനെ നിങ്ങളിലിരിക്കുന്ന ഇത് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അത് നിങ്ങളിൽ എന്തു ചെയ്യുമെന്ന് ബൈബിൾ പറഞ്ഞിരുന്നു. അത് നിങ്ങളുമായി എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് താരതമ്യം ചെയ്യുക എന്ന ഏക വഴിയിലാണ് അത് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കണക്കിന് ഉത്തരം ലഭിച്ചിരിക്കുന്നു. കാണുക, പിന്നെ അതിനുശേഷം അവനാണ് ആ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് കാണുന്നത് വിശ്വസിക്കുന്നതല്ല. അതെനിക്ക് ശരീരത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങളാൽ തെളിയിക്കാനാകും. നോക്കൂ, ആ കാണുന്നത് വിശ്വസിക്കുന്നതല്ല. ഈ കുപ്പിയിലിരിക്കുന്ന എണ്ണ എനിക്ക് കാണാൻ കഴിയുന്നില്ല. അതെനിക്ക് കാണാൻ കഴിയാത്തത് അതിന്റെ പിന്നിൽ ആയതിനാലാണ്. എന്നിരിക്കലും എനിക്കുണ്ടാകുന്ന അനുഭവത്തിന്റെ ഉണർവ് എന്നോട് പറയുന്നു, അത് എന്റെ കൈകളിൽ എടുത്തിരിക്കുകയാണ്. കാണുന്നോ? ഇപ്പോൾ എനിക്കത് കാണാൻ കഴിയുന്നില്ല. അത് അസാധ്യമാണ്. ഇപ്പോൾ അതെടുക്കാൻ എനിക്ക് കഴിയില്ല. അത് അസാധ്യമാണ്. എന്നൊരിക്കലും ഞാനത് വിശ്വസിക്കുന്നു. ഇത് കാണുന്നത് വിശ്വസിക്കുന്നതാണ്. ഇത് അനുഭവിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഞാൻ എന്റെ കണ്ണുകളടച്ചു. എനിക്കത് കാണാനോ അനുഭവിക്കാനോ കഴിയുന്നില്ല. എന്നാൽ എനിക്കതിന്റെ അടുത്തെത്താനായി, അതിനെ മണപ്പിക്കാനായാൽ അതപ്പോഴും അവിടെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കും. അതുകൊണ്ട് കാണുന്നതോ, രുചിക്കുന്നതോ, അനുഭവിക്കുന്നതോ, മണക്കുന്നതോ അതല്ല, കേൾക്കുന്നതോ അല്ല. വിശ്വാസമെന്നത് ആശിക്കുന്നതിനോടൊപ്പം ആ തെളിവുമാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നു. വിശ്വാസത്തിന് ഒരു വിശ്രമസ്ഥാനമുണ്ടായിരിക്കണം. ദൈവവചനത്തിന് വിരുദ്ധമായ എന്തും അത് ദൈവത്തിന്റെ വാഗ്ദാനമല്ലെങ്കിൽ ദൈവത്തിലെ വിശ്വാസത്തിന് ഒരു വിശ്രമസ്ഥലവും ഉണ്ടായിരിക്കില്ല. അവിടെ അത് അനിത്യമായ നിലപാടെടുക്കുന്നു. എന്നാൽ ഇതിന്റെ എല്ലാ നടുവിലും സംശയിക്കുന്ന കാലങ്ങളും മറ്റും നാം കടന്നുപോയതിലും വെച്ച് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും മോശമായിരിക്കുന്നു. ഈ എല്ലാ സംശയ നടുവിലും അവൻ എല്ലാ കാലത്തും ചെയ്തതുപോലെ ദൈവം അവന്റെ വചനത്തെ ശരിയാണ് തെളിയിച്ചുകൊണ്ട് ശരിയായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവന് അവിശ്വാസത്തിന് ദൈവത്തെ നിർത്താൻ കഴിയില്ല. അതവന് തടസ്സമാകില്ല. ലോകം എത്രമാത്രം അവിശ്വസിച്ചെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. അതിപ്പോഴും സംഭവിക്കാൻ പോകുന്നു. അവിശ്വാസം അവിശ്വാസിയെ കുറ്റം വിധിക്കുന്നതല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. അവിശ്വാസം അവിശ്വാസിയെ നരകത്തിലേക്ക് അയക്കുന്നു. ദൈവം അവന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഓരോന്നിൽ നിന്നും അത് കൊള്ളയടിക്കുന്നു. എന്നാൽ അത് ദൈവത്തെ വിശ്വാസിയുമായി ശരിയായി പോകുന്നതൊന്നും തടയുന്നില്ല. നോക്കൂ, അവിശ്വാസം ദൈവത്തെ നിർത്തുന്നില്ല, അത് അവിശ്വാസിയെ മാത്രം നിർത്തുന്നു. നിങ്ങൾ പറയും, ഞാൻ സൂര്യൻ നാളെ പ്രകാശിക്കില്ല, ഞാൻ അതിനെ നിർത്താൻ പോവുകയാണ്. നിങ്ങളതിനെ ശ്രമിച്ചു നോക്കൂ. കാണുന്നോ? ശരി, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. അത് പ്രകാശിക്കുന്ന വിധത്തിൽ തന്നെ ദൈവം അതിനെ ക്രമീകരിച്ചിരിക്കുന്നു. അത് പ്രകാശിക്കാൻ പോകുന്നു, അത്ര തന്നെ അത് ചെയ്യുമെന്ന് അവൻ പറഞ്ഞു. ഒരു പക്ഷേ ഒരല്പം മേഘം അതിന്റെ കീഴിലുണ്ടാകാം. എന്നാൽ അത് ഇവണ്ണമാണോ, അവണ്ണം തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ നിർത്താൻ കഴിയില്ല. അവനെന്ത്, അവന്റെ വചനത്തെ അവൻ എങ്ങനെയാണ് ജനങ്ങളെ അറിയിക്കുന്നത്? ആദ്യം അവിടെ അവിശ്വാസികൾ ഉണ്ടാകുമെന്ന് ദൈവം അറിഞ്ഞിരുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ ജ്ഞാനത്തെ ശ്രദ്ധിപ്പിൻ. അവിശ്വാസികൾ ഉണ്ടാകാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് ഭൂരിപക്ഷവും അവിശ്വാസികളായിരിക്കും. അവൻ മുന്നറിവിനാൽ ഓരോ കാലത്തിലേക്കും ഒരു മുൻകുറിക്കപ്പെട്ട വിത്തിനെ നിയമിക്കുന്നു. അത് അതിനെ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ, കാരണം ഓരോ കാലവും അതിന്റെ വചനവുമായി നേരെ പോകുന്നു. സകലതും ശരിക്കും സമയപ്രകാരവുമാണ്. യാതൊന്നും ദൈവത്തിന് തടസ്സമാകുന്നില്ല. അവൻ ശരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഓരോ ക്ലിക്ക് ശബ്ദവും കൃത്യമായും ശരിയായും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ചില നേരങ്ങളിൽ അത് ശരിയായി പ്രവർത്തിക്കാൻ പോകുന്നില്ലെന്ന് നാം ചിന്തിക്കുന്നു. എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട, അവന്റെ കടികാരം വളരെ പെട്ടെന്ന് തന്നെ തിരിയാനായി തിട്ടപ്പെടുത്തിയിരിക്കുന്നു. സകലതും ശരിക്കും കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നു. ചില നേരങ്ങളിൽ ഞാൻ നോക്കുമ്പോൾ ഇന്ന് നമുക്കുള്ള ഇറക്കികളെയും റിക്കേറ്റസുകളെയും തെരുവിൽ കാണുകയും അങ്ങനെയാണ് എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്യുന്നു. ഓ ദൈവമേ, ഒരു നിമിഷം കാത്തിരിക്കൂ. അവൻ പറയുകയാണ്, നോക്കൂ, എന്റെ ഘടികാരം വളരെ ശരിയായും കൃത്യമായും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ദിവസങ്ങളിൽ ആദ്യ മനുഷ്യനോട് ഏത് വിധമാണോ ചെയ്തത് അതേ വിധത്തിൽ തന്നെ ചെയ്യേണ്ടതാണ്. ഞാൻ നിങ്ങളെ ലൂഥറിന്റെ വിധത്തിലിട്ടു, വെസ്സിലുടെ വിധത്തിൽ തന്നെ ഇട്ടു, എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നോക്കിയാൽ ഇപ്പോഴുള്ള വിധത്തിൽ അന്ന് പാപം അറിഞ്ഞിരുന്നില്ല. അന്ന് നമുക്കുണ്ടായിരുന്ന അറിവിനേക്കാൾ അധികം അറിവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ശത്രു ഒരു പെരുവെള്ളം പോലെ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എഴുന്നേറ്റ് അതിന് വിരുദ്ധമായി നിലകൊള്ളുന്നു. കാണുന്നോ, ഇപ്പോൾ ഇന്ന് നമുക്ക് കൂടുതൽ അറിവ് കിട്ടിയിരിക്കുന്നു, കൂടുതൽ തിരിച്ചറിവ്. അതുകൊണ്ട് അവിശ്വാസത്തിന് നദികൾ കുത്തൊഴുക്കോടെ ഒഴുകുന്നു, എന്നാൽ ദൈവം അതിന് വിരുദ്ധമായി എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നാൽ ഓർക്കൂ, അവനെപ്പോഴും അതിന്റെ കാരണം അവൻ ഈ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് മുൻ തീരുമാനിച്ചിരുന്നു. അവ സംഭവിക്കുമെന്ന് അവൻ പ്രവാചകന്മാരിലൂടെ മുൻകൂട്ടി പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങൾ തീർച്ചയാക്കപ്പെട്ടതായി നീതിമാൻ കാണുമ്പോൾ അപ്പോഴത് ശരിയാണെന്ന് അവൻ അറിയുന്നു. ആർ എന്തു പറയുന്നെന്ന് കാര്യമാക്കാതെ അത് ശരിയാണെന്ന് അവർ അറിയുന്നു. അതിൽ നാം അവിടെയായി കാണുന്നത് അത് ഒന്ന് തെസ്സലോനിക്കയിൽ അവൻ പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്, എന്നാൽ നിങ്ങളെ തിരഞ്ഞെടുക്കും, നിങ്ങളെ തിരഞ്ഞെടുക്കില്ല എന്ന് ദൈവം പറയുന്നതല്ല, എന്നാൽ അവന്റെ മുന്നറിവിനാൽ നിങ്ങൾ എന്തു ചെയ്യുമെന്നറിയുന്നു. അതുകൊണ്ട് മുന്നറിവിനാൽ അവന് ക്രമത്തിലാക്കാൻ കഴിയും. അവന്റെ നന്മയ്ക്കായും നിങ്ങളുടെ ഗുണത്തിനായും അവൻ സകലതും സൃഷ്ടിച്ചിരിക്കുന്നു. ഉൽപ്പത്തിയിൽ ആദാമും ഹവയും ദൈവത്തിന്റെ വചനത്തിൽ അവിശ്വസിച്ചപ്പോൾ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നവൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ അവൻ അവരുടെ മുന്നിൽ തെറ്റും ശരിയുമിട്ടിരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, നീ ഇത് തിന്നുന്നാളിൽ നീ മരിക്കും. ദൈവം എന്തു പറഞ്ഞുവോ അത് തന്നെ അവൻ അർത്ഥമാക്കി. അവനെപ്പോഴും ചെയ്യുന്നു, അവൻ എന്താണോ പറയുന്നത് അവനത് അർത്ഥമാക്കുന്നു. സാത്താൻ അത് അവിശ്വസിക്കാനായി അവളെ നയിച്ചു, കാരണം സ്വയം സാത്താൻ പോലും അതൊരിക്കലും വിശ്വസിച്ചിരുന്നില്ല. അവനത് വിശ്വസിച്ചില്ല, അതിനാൽ അവൻ അവളെ അത് വിശ്വസിക്കാനായി നയിച്ചു. അവനിപ്പോഴും അതേ കാര്യം തന്നെ ചെയ്യുന്നു, മറ്റുള്ളവരെയും അതുതന്നെ പഠിപ്പിക്കുന്നു. അവൾ ചെയ്തതുപോലെ തന്നെ അവരും അത് അവിശ്വസിക്കുന്നു. ദൈവം തന്റെ ജനങ്ങളെ അവന്റെ വചനത്താൽ കോട്ട കെട്ടിയുറപ്പിച്ചിരുന്നു. അത് മാത്രമാണ് നിങ്ങളുടെ ഏക സുരക്ഷ. നിങ്ങളുടെ വിഭാഗ്യ സഭകളല്ല, നിങ്ങളുടെ അമ്മയോ അപ്പനോ അല്ല, അതെല്ലാം ശരി തന്നെ. എന്നാൽ ദൈവം വചനത്തിന് പുറകിൽ, ആ സ്ഥലത്താണ് വചനത്തിന് പുറകിലായാണ് വിശ്വാസി സംരക്ഷിക്കപ്പെടുന്നത്. ആ ചെറിയ പ്രവേശന പദം ഒരു ചെറിയ, അത് ശരിയോ തെറ്റോ എന്ന് നോക്കണ്ടേ, അത് ചെയ്യരുതായിരുന്നു. അവിടെ പൊട്ടിക്കപ്പെട്ടപ്പോൾ യുക്തിവാദം വന്ന് വിശ്വാസ സ്ഥാനത്തെടുത്തു. അവർ ആ അഴികളെ പൊട്ടിച്ചു കളഞ്ഞു. ദൈവം തന്റെ വചനത്തെ കാത്തു, അവൻ അതിനെ നിർവഹിച്ചു. സാത്താൻ അവളെ അത് വിശ്വസിപ്പിക്കാനായി ശ്രമിച്ചു, അത് അവിശ്വസിച്ചു. അഥവാ യുക്തിവാദം, അതുമായി യുക്തിവാദം ചെയ്യരുത്. നിങ്ങൾ പറയും, അതേ ഞാൻ വിശ്വസിക്കുന്നത്, നിങ്ങൾക്കത് ചെയ്യാനുള്ള ഒരധികാരവുമില്ല. ദൈവം എന്തെങ്കിലും പറയുമ്പോൾ അവൻ പറഞ്ഞ വിധത്തിൽ തന്നെ ആ കാര്യം ചെയ്യേണ്ടതാണ്. നിങ്ങൾ പറയും, അതേ ഞാൻ വിചാരിക്കുന്നത്, എന്നാൽ നിങ്ങൾക്കങ്ങനെ ഒരു ചിന്തനത്തിലൂടെ പോകാനുള്ള അധികാരവുമില്ല. ക്രിസ്തുവിലുള്ള മനസ്സ് തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു വചനമാകുന്നു, വചനം നിങ്ങളിലുണ്ടായിരിക്കട്ടെ. മറ്റെല്ലാ വാക്കുകളും തെറ്റാണ്, ക്രിസ്തുവിന്റെ വചനം ശരിയാണ്. അവന്റെ എല്ലാ യുക്തിവാദങ്ങളാലും അവൾ ചെയ്തതുപോലെ തന്നെ മറ്റുള്ളവർ വിശ്വസിക്കുന്നു. യുക്തി, അതെ, ദൈവം ഇതെന്തിനു ചെയ്യണം, ഇപ്പോൾ ഇതും അതുപോലെ തന്നെ നല്ലതല്ലേ. അത് വചനത്തിനെതിരാണെങ്കിൽ അത് അതല്ല. അതുകൊണ്ട് എന്തായാലും ഏത് ഉപദേഷ്ടാവോ ഏതൊരു ബൈബിൾ വ്യാഖ്യാതാവോ ഈ ബൈബിൾ എന്തു പറയുന്നുവോ അതിന്റെ ഒരു വള്ളി പുള്ളിക്ക് വ്യത്യാസമായി നിങ്ങൾ വിശ്വസിക്കണം എന്ന് നിങ്ങളോട് ഉപദേശിക്കുന്നുവെങ്കിൽ അതൊരു തെറ്റായ ഉപദേശമാണ്. അത് സാത്താനാണ് വീണ്ടും അത് ഹവയോട് ചെയ്തതുപോലെ തന്നെ. ദൈവം നേരെ ശരിയായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവൻ എന്തു ചെയ്താലും കാര്യമില്ല. സാത്താൻ എന്തു ചെയ്താലും ദൈവം നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയും അതങ്ങനെ തന്നെ എന്ന് തെളിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അവൻ എന്താണ് ഹവയോട് പറഞ്ഞു നോക്കൂ, നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം നിങ്ങൾ നന്മ തിന്മകൾ അറിയുന്നവരാകും. അതുതന്നെയാണ് ഇന്ന് ലോകവും നോക്കിക്കൊണ്ടിരിക്കുന്നതും. ശാസ്ത്രീയമായ തെളിവ്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജ്ഞാനം. അവൻ പറഞ്ഞു, നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം. എന്നാൽ ദൈവം പറഞ്ഞിരുന്നു, നിങ്ങൾ മരിക്കും. ദൈവം അത് അങ്ങനെ തന്നെ എന്ന് തെളിയിച്ചു കാണിച്ചു. നമുക്കത് കാണാൻ കഴിയും. അവനെന്തു പറഞ്ഞിരുന്നുവോ അത് അർത്ഥമാക്കിയിരുന്നു. ഇവിടെയുള്ള ശ്മശാനത്ത് പോയി നോക്കൂ, അവനത് അർത്ഥമാക്കിയിരുന്നുവോ ഇല്ലയോ എന്ന് നിങ്ങൾ കാണാം. ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. നിങ്ങളുടെ മുകളിലേക്ക് പോകുമ്പോൾ ഏത് പ്രായമുള്ള മനുഷ്യനായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പരിശോധിച്ചു നോക്കൂ, 1000 വർഷം ജീവിച്ച ഒരുവനും കാണില്ല. ദൈവം അവന്റെ വചനത്തെ അങ്ങനെ തെളിയിച്ചു. അവനത് ഓരോ സമയത്തും ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഓർക്കൂ, അവന്റെ ശാപങ്ങളെ അവൻ ചെയ്യുന്നതുപോലെ തന്നെ അവൻ തന്റെ എല്ലാ അനുഗ്രഹങ്ങളെയും വാഗ്ദത്തങ്ങളെയും കാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ അത് തിന്നു, അന്നാളിൽ അവർ മരിച്ചു. അവൻ അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. അവർ അത് ഭക്ഷിച്ച അതേ ദിവസം തന്നെ അവർ മരിച്ചു. അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് അരുളിച്ചെയ്തിരിക്കുന്ന ഓരോ വചനത്തെയും അവൻ കാക്കുന്നു, ഓരോ വാഗ്ദാനത്തെയും ദൈവം കാക്കുന്നു. ഓ, ഞാൻ ഇത് ഇഷ്ടപ്പെടുന്നു. ഏത് വേണമെന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുക. വിശ്വസിക്കുന്നതിനാൽ അവൻ അനുഗ്രഹങ്ങൾ, അതല്ല അതിനെ വൈകൃതപ്പെടുത്തുന്നതിനാൽ അവന്റെ ശാപങ്ങൾ. നിങ്ങൾ അതിനെ വൈകൃതപ്പെടുത്തുകയും അതിന്റെ വൈകൃതമാക്കിയ വശത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ ശപിക്കപ്പെടുന്നു. അവൻ അത് എഴുതിയിരിക്കുന്ന വിധം തന്നെ നിങ്ങൾ അത് വിശ്വസിക്കുമെങ്കിൽ പിന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. അത് എല്ലായ്പ്പോഴും ശാസ്ത്രത്തിന് എതിരായിരിക്കും. ജനങ്ങളുടെ ശാസ്ത്രീയമായ കാര്യങ്ങളെ കാണിക്കാനുള്ള വിധത്തിന് എല്ലായ്പ്പോഴും വിരുദ്ധമായിരിക്കും. കാരണം അവൻ ഓരോ വചനത്തെയും അവന്റെ അനുഗ്രഹങ്ങളെയും അവന്റെ ശാപങ്ങളെയും രണ്ടിനെയും കാക്കുന്നു. വെള്ളപ്പൊക്കത്താൽ ദൈവം ഭൂമിയെ നശിപ്പിക്കുന്ന കാലയളവിൽ അവന്റെ സത്യവചന വിരുദ്ധമായി പുരുഷന്മാരും സ്ത്രീകളും അത്രയേറെ പാപം ചെയ്തിട്ട് അവൻ ആദാമും ഹവയും അവന്റെ സത്യവചനത്തിന് വിരുദ്ധമായി പാപം ചെയ്തു. എന്നാൽ അവരെ പിൻപറ്റിയിരുന്ന സകല തലമുറകളും അതേ കാര്യം തന്നെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൻ അവരുടെ മേൽ മരണം എന്ന വിധി കൽപ്പിച്ചു. അവസാനമായി ഭൂമിയിൽ നിന്നും പരിപൂർണമായ ഒരു തുടച്ചു നീക്കലിലേക്ക് വന്നു. ഭൂമി മേലുള്ള സകലത്തെയും നീക്കിക്കളഞ്ഞു. വെള്ളത്താൽ മൂടിയിട്ട് വെള്ളത്താൽ അതിനെ പൂർണമായി ഒഴുക്കിക്കളഞ്ഞു. ഇപ്പോൾ ഭൂമിയിലുണ്ടായിരുന്ന സകലത്തെയും പൂർണമായി ഉന്മൂലം ചെയ്ത അതേ ദൈവം തന്നെ എല്ലാ പുല്ലിനെയും, എന്നാൽ ഭൂമിയുടെ മുകളിലേക്കെടുത്ത് സൂക്ഷിച്ചിരുന്ന ജന്തുക്കളും മറ്റുമല്ലാതെ അവൻ ചെയ്യുമെന്ന് വാക്ക് ചെയ്തിരുന്ന എല്ലാത്തിന്മേലും അവനത് ചെയ്തു. ആ വെള്ളം വാഗ്ദത്തം ചെയ്തിരുന്ന തന്റെ വചനത്തെ കാത്ത അതേ ദൈവം തന്നെ തീയും വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവൻ തന്റെ വചനത്തെ കാക്കും, അവൻ തന്റെ വചനത്തെ സംരക്ഷിക്കും. ഇപ്പോൾ അവൻ എന്തു ചെയ്യും? അവന്റെ വചനത്തെ എങ്ങനെ അവർ അറിയും? കാരണം അവൻ ചെയ്യുന്ന ഓരോ രീതിയിലും അവൻ എന്തെങ്കിലും നാശനഷ്ടം വരുത്തുന്നതിനോ ഏതെങ്കിലും ന്യായവിധി നടത്തുമ്പോ അവനെ സ്വയം തെളിയിക്കും. അവനെല്ലായ്പ്പോഴും ജനങ്ങൾക്ക് ആ വചനമയച്ച് സദാസമയത്തും ജനങ്ങളെ മുന്നറിയിപ്പ് ചെയ്യും. ഓ, ഞാനത് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നാം കൃത്യമായും എവിടെയായിരിക്കുന്നു എന്നറിയാനാകുന്നു. നോഹയുടെ നാളുകളിൽ എല്ലാവിധത്തിലെ ധർമ്മോപദേശങ്ങളും സംഘങ്ങളും ഉണ്ടായിരുന്നു. നോഹയുടെ നാൾക്കളിൽ എല്ലാവിധത്തിലുമുള്ള മതങ്ങളും ഉണ്ടായിരുന്നു. കാരണം യേശു പറഞ്ഞു, നോഹയുടെ നാൾക്കൾ എന്ന പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവൻ നാൾക്കളിലും ഉണ്ടാകും. എന്നാൽ അവിടെ കാഴ്ചയിൽ ഒരു പ്രവാചകൻ വരികയും അവൻ ചിലത് ചെയ്യാൻ തുടങ്ങി, ഒരു പെട്ടകത്തെ ഉണ്ടാക്കാൻ തുടങ്ങി. ദൈവം തന്റെ വചനമയച്ചിരിക്കുന്നു തെളിയിക്കാനായി തന്റെ പ്രവാചകനായ നോഹയെ അവനയച്ചു. ഒരു നാശമുണ്ടാകാൻ പോകുന്നു എന്നും അവന് ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രീതി തുടരാൻ കഴിയില്ലെന്നും അവൻ സൃഷ്ടിച്ച മനുഷ്യനെ ഉന്മൂലം ചെയ്യാൻ പോകുന്നു എന്നും അവരോട് പറയാനായിട്ട് അയച്ചു. ഇപ്പോൾ സദാസമയവും വചനം പ്രവാചകനടുക്കൽ വരുന്നു, അവൻ ഒരിക്കലും മാറ്റപ്പെടുന്നില്ല. മലാഖി 3 പറയുന്നു, യഹോവയായ ഞാൻ മാറാത്തവൻ. ഒരു അശാസ്ത്രീയ സന്ദേശവുമായി നോഹയെ ഒരു ശാസ്ത്രീയ കാലത്തിലയച്ചു. ഒരു ബുദ്ധിഹീനമായ സന്ദേശവുമായി നോഹയെ ബുദ്ധിജീവികളുടെ ഒരു കാലത്തിലയച്ചു. ഒരു ശാസ്ത്രീയ കാലത്തിന് വേണ്ടി വിശ്വാസത്തിന്റെയും വാഗ്ദാനത്തിന്റെയും ഒരു സന്ദേശം അവന്റെ പക്കലുണ്ടായിരുന്നപ്പോൾ അവനെ ഒരു ശാസ്ത്രീയ കാലത്തിലയച്ചു. ആയതിനാൽ ഒരു അശാസ്ത്രീയമായ സന്ദേശത്തെ ഒരു ശാസ്ത്രീയമായ കാലം വിശ്വസിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? മഹത്തായ ബുദ്ധിമാന്മാരുള്ള ഒരു കാലത്തിൽ മനുഷ്യ മനസ്സിന് വളരെ നിസ്സാരമായി തോന്നിക്കുന്ന ഒന്നിന്മേൽ അവർ വിശ്വാസം വയ്ക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ കഴിയുമോ? എന്നാൽ ദൈവം എല്ലായ്പ്പോഴും അതേ വിധത്തിൽ തന്നെ ചെയ്യുന്നു. നോഹ ദൈവത്തിന്റെ ആ സമയത്തിന്റെ സന്ദേശവും കർത്താവിന്റെ സാധൂകരിക്കപ്പെട്ട പ്രവാചകനുമായിരുന്നു. അവനത് വിശ്വസിക്കേണ്ടിയിരുന്നു. കർത്താവിനാൽ അവൻ സാധൂകരിക്കപ്പെട്ട ശേഷം ജനങ്ങൾ അവന് സന്ദേശത്തെ അത് ദൈവത്തിന്റെ വചനമാണെന്നും ദൈവം ആ വചനത്തെ കാക്കാൻ പോകുകയാണ് എന്നും വിശ്വസിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ ഇന്നും അതേ കാര്യം തന്നെ നാം അന്ത്യസമയത്തായിരിക്കുന്നു. ഇപ്പോൾ ആ ജനങ്ങൾ ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. നോക്കൂ, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉപദ്രവകാലത്തിലൂടെ കടന്നു പോകാനിരിക്കുന്ന യഹൂദരുടെ ഒരു മാതൃകയാണ് നോഹ. ഹാനോക്ക് വാസ്തവമായ ഒരു സന്ദേശത്തിന്റെ രൂപാന്തരം പ്രാപിക്കാൻ സഭയുടെ മാതൃകയും. കാരണം ഹാനോക്ക് എടുത്തുകൊണ്ടതിനു ശേഷം വെള്ളപ്പൊക്കമുണ്ടായി. അവർ രണ്ടുപേരും ആദ്യത്തെ പ്രവാചകനായ ഹാനോക്ക് കാഴ്ചയിൽ നിന്നും മാറ്റപ്പെട്ടാലേ നോഹയ്ക്ക് അവന്റേതുമായി ദൈവത്തിന് നോഹയുമായി പോകാൻ കഴിയൂ. അതിനാൽ ഇപ്പോൾ സഭയെ കാഴ്ചയിൽ നിന്നും മാറ്റുന്നതാണ്. എന്നാലേ യഹൂദരുമായി ദൈവത്തിന് വീണ്ടും ഇടപെടാൻ കഴിയൂ. ശേഷിച്ച യഹൂദരായ 144,000 പേർ, അതിനെ നാം ഇവിടെ തിരുവഞ്ഞങ്ങളുടെ എടുത്തിരുന്നു. എന്നാൽ ഈ എല്ലാ വിശ്വാസത്തിന്റെയും ശാസ്ത്രീയ കാലത്തിന്റെയും മധ്യേ അവർക്ക് ദൈവം വെള്ളപ്പൊക്കമയച്ചുകൊണ്ട് അവന്റെ വാഗ്ദത്തം ശരിയാണെന്ന് തെളിയിച്ചു കാണിച്ചു. നോഹയുടെ നാൾക്കളിൽ ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ല എന്നിപ്പോൾ ഓർക്കുക. ഭൂമിയിൽ നിന്നും മഞ്ഞു പൊങ്ങി ഭൂമിയെ നനച്ചു പോന്നു, എന്നാൽ മഴ പെയ്തിരുന്നില്ല. നോഹ പറഞ്ഞു, മഴ പെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ അതായിരുന്നിട്ട് അവർക്കൊരു ഉപകരണം എടുത്തുകൊണ്ട് ആകാശത്തിലേക്ക് അയച്ച് അവിടെ ഈർപ്പമൊന്നുമില്ല എന്ന് പറയാൻ കഴിഞ്ഞിരുന്നു. അവിടെ മഴയൊന്നുമില്ല, അവിടെ മഴയില്ലെന്ന് ഞങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കും. ശാസ്ത്രം എന്തു പറഞ്ഞെന്നാലും കാര്യമില്ല. ദൈവം പറഞ്ഞു മഴയുണ്ടാകാൻ പോവുകയാണ്, അതിനാൽ അതങ്ങനെ ചെയ്തു. ഇപ്പോൾ ദൈവം എന്തു ചെയ്യാൻ പോകുന്നു? എന്റെ അഭിപ്രായത്തിൽ അവരിലാരെങ്കിലും ഒരാൾ ലോകത്തെ ഒരല്പം ഉലച്ചുകൊണ്ട് അതിന്റെ ദൈനംദിനമായ കാര്യങ്ങളിൽ നിന്നും അതിനെ പുറത്തേക്ക് കൊണ്ടുപോയാൽ അപ്പോൾ അതിനെ ഈ വിധത്തിൽ പുറകിലേക്കടിച്ച് ഭൂമിയുടെ ചൂടിനെ തണുപ്പാക്കി നീരാവിയെ മാത്രം കൊണ്ടുവരുന്നു. ആരംഭത്തിൽ ഭൂമി മുഴുവനും മുകളിലെ അന്തരീക്ഷം അവിടെ മുഴുവനും നിറഞ്ഞിരുന്നു. വായുവിലുള്ള ഈർപ്പം കൂടി വരികയും മേഘങ്ങളായി രൂപപ്പെട്ടിട്ട് അത് താഴേക്ക് പതിക്കട്ടെ, അതത്ര തന്നെ. ഇപ്പോൾ ഇന്ന് ഭൂമിയിലുള്ള വാതകങ്ങളാൽ അവിടെ മുകളിൽ തീയുള്ളതായി നാം അറിയുന്നു. ബൈബിളും ഇപ്രകാരം പറയുന്നു, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. അതുകൊണ്ട് അതിവിടെ മുകളിലുണ്ടെന്ന് നാം അറിയുന്നു. അതിനാൽ അത് നോഹയുടെ നാൾക്കളിൽ ആയിരുന്നതുപോലെ തന്നെ ആയിരിക്കുന്നു. ഇപ്പോൾ ഓർക്കുക, മോശയുടെ നാൾക്കളിലുണ്ടായ സന്ദേശം വിശ്വാസം മൂലം മാത്രമായിരുന്നു, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇന്നോ സന്ദേശം ദൈവവചനപ്രകാരമായിരിക്കുകയും ശാസ്ത്രീയമായി തെളിയിച്ചും കഴിഞ്ഞിരിക്കുന്നു. ഏലിയാവ് ആദ്യ പ്രാവശ്യം വന്ന് അത്ഭുതങ്ങൾ മാത്രം ചെയ്യും, പ്രസംഗിക്കില്ല. ഒരു സ്ഥലത്തു നിന്നും വേറെ സ്ഥലത്തേക്ക് അത്ഭുതങ്ങളെ മാത്രം ചെയ്തുകൊണ്ടു പോകും. അടുത്ത പ്രാവശ്യം അവൻ യോഹന്നാൻ രൂപത്തിൽ വരും. അവൻ വന്നപ്പോൾ ഒരു അത്ഭുതവുമില്ല, പ്രസംഗം മാത്രം. മൂന്നാം പ്രാവശ്യം അവൻ അത്ഭുതവും പ്രസംഗവും രണ്ടും ചെയ്തുകൊണ്ടുവരും. കാണുന്നോ? അതെങ്ങനെയാണ് കാണുന്നോ? എപ്രകാരമാണ് തിരുവചനങ്ങൾ തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്നത്? നോക്കൂ, അതിന്മേൽ നമുക്ക് വളരെയേറെ സമയം ചെലവഴിക്കാം. എന്നാൽ നാം ചെയ്യുന്നില്ല, നാം അതിനെ വിട്ടുകളയുന്നു. എന്നുകൊണ്ടാൽ നിങ്ങൾക്കതിന്റെ ഊഹം കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ എല്ലാ കാലത്തിലും ചെയ്തതുപോലെ തന്നെ ആ കാലത്തിലും ചെയ്തു. അവൻ ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പോലെ തന്നെ വീണ്ടും ചെയ്യുകയും ചെയ്യും. ദൈവം എന്തെങ്കിലും വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഇറങ്ങി വന്ന് അവന്റെ വചനം ശരിയാണെന്ന് അവൻ തെളിയിക്കും. വിശ്വസിക്കുന്ന എല്ലാവരും ആ കാലത്തിന് സന്ദേശം വിശ്വസിക്കുന്ന എല്ലാവരും കടന്നു വരികയും രക്ഷിക്കപ്പെടുകയും ചെയ്യും. അപ്രകാരം തന്നെ ഓരോ കാലത്തിലും സന്ദേശത്തെയും സന്ദേശവാഹകനെയും വിശ്വസിക്കാത്ത എല്ലാവരും നശിച്ചു പോകുന്നു. ഇന്നത്തേക്കുള്ള ദൈവത്തിന്റെ വചനത്തെ സത്യമായി വിശ്വസിക്കുന്ന ഏവരും പുറത്തേക്ക് എടുക്കപ്പെടും. ദൈവവചനത്തെ വിശ്വസിക്കാത്ത എല്ലാവരും ലോകത്തോടൊപ്പം നശിച്ചു പോകും. എന്തുകൊണ്ടെന്നാൽ അവർ ലോകത്തിൽ നിന്നുള്ളവരും ലോകത്തിലുള്ള സകലതും ലോകത്തോടൊപ്പം നശിക്കേണ്ടതുമാകുന്നു. ദൈവത്താൽ രക്ഷിക്കപ്പെട്ട സകലതും ദൈവത്തിലായിരിക്കുകയും നശിക്കാൻ കഴിയാത്തതുമാകുന്നു. ഞാൻ അവർക്ക് നിത്യജീവൻ നൽകി അവസാന നാളിൽ ഉയർപ്പിക്കും. ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുമ്പോൾ ഇതറിയുക എന്നത് ഓരോ വിശ്വാസിക്കും എത്ര വലിയ സാന്ത്വനമാണ്. അത് ദൈവത്തിന്റെ വചനം ലോകത്തെ നശിപ്പിക്കുമെന്ന് തീർച്ചയായിരിക്കുന്നതുപോലെ അവന്റെ ജനങ്ങളെ രക്ഷിക്കുകയും ഉയർപ്പിക്കുകയും ചെയ്യും എന്ന അവന്റെ വചനത്തെ അവൻ കാക്കും, അവൻ അത് തെളിയിക്കും. അബ്രഹാമിന്റെ കാലത്ത് തന്റെ വാഗ്ദത്ത വചനത്തെ അവന് സത്യമാണെന്ന് തെളിയിച്ചു കാണിച്ചു. ശ്രദ്ധിക്കൂ, 100 വയസ്സ് പ്രായമുള്ള പുരുഷനും 90 വയസ്സുള്ള ഒരു സ്ത്രീക്കും വളരെ വയസ്സിരുന്നു. അബ്രഹാമിന്റെ കാലത്ത് അവർക്കൊരു കുഞ്ഞുണ്ടാകുക എന്നത് അത് അശാസ്ത്രീയമായ കാര്യമായിരുന്നു. എന്നാൽ അതിനെ അബ്രഹാമിന് വിവരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ ഡോക്ടറടുക്കലേക്ക് ചെന്നിട്ട് ഡോക്ടറെ സാധ്യമാണ് ചോദിച്ചെങ്കിലോ അത് അസാധ്യമാണ്. ഒരമ്മ പ്രസവിക്കാൻ പോകുന്ന ആശുപത്രിയിൽ ചെന്ന് അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യൂ, അഥവാ അങ്ങനെയുള്ള എന്തെങ്കിലും പോലും ഇന്നുള്ള കാലവുമായി നിങ്ങൾ താരതമ്യം ചെയ്തു നോക്കൂ. അവരവനെ ഭ്രാന്തനെന്ന് വിളിക്കും. അവന് തന്റെ മനോനില തെറ്റിപ്പോയിരിക്കുന്നു. എന്നാൽ ദൈവം പറഞ്ഞു. അവൻ റോമർ 4-ാം അധ്യായത്തിൽ ബൈബിളി പ്രകാരം പറയുന്നു, അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തതിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു.
Lord as seeing him who is invisible.
വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. കാരണം ദൈവം എന്താണ് വാഗ്ദത്തം ചെയ്തിരുന്നതെന്ന് ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും എന്നവൻ തീർത്തും അറിഞ്ഞിരുന്നു. നാം അവന്റെ പുത്രന്മാരായിരിക്കേണ്ടവരാണ്. ആമേൻ. നോക്കൂ, നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കൂ. ഇപ്പോൾ ഞാൻ ഭക്തി പരവശനായി തീരുന്നതുപോലെ തോന്നുന്നു. ഓ, അവന് തെളിയിച്ചു. ആ വർഷങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അവൻ അബ്രഹാമിനെ തിരികെ കൊണ്ടുപോയി. സാറായി തിരികെ ഒരു ചെറുപ്പക്കാരി സ്ത്രീയാക്കി ഈ കുഞ്ഞുണ്ടാക്കി. അബ്രഹാം സാറായുമായി ജീവിച്ചിട്ട് സാറാ മരിച്ച് 45 വർഷങ്ങൾക്ക് ശേഷം 145 വയസ്സുള്ളവനായി. അബ്രഹാം വീണ്ടും ഒരു വിവാഹം കഴിച്ച് പെൺമക്കളെ കൂടാതെ അവൻ 7 ആൺമക്കളെയും ജനിപ്പിച്ചു. അതിന് ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവന്റെ പ്രത്യുൽപാദന സമയം കഴിഞ്ഞിരുന്നു. അവൻ ഉൽപാദന ശക്തിയില്ലാത്തവനായിരുന്നു. അവനൊരു സന്ധി ഉണ്ടായിരുന്നില്ല. അവനിൽ ജീവൻ ശേഷിച്ചിരുന്നില്ല. ആമേൻ. എന്താണ്? അവൻ തന്റെ സ്വന്തം ശരീരത്തെ നോക്കിയില്ല. സാറായുടെ മരിച്ച ഗർഭപാത്രത്തെ അവൻ പരിഗണിച്ചില്ല. അവൻ ദൈവം പറഞ്ഞിരുന്നത് മാത്രം പരിഗണിക്കുകയും ദൈവം പറഞ്ഞിരുന്നതിനെ അവന് തെളിയിക്കാൻ കഴിയുമെന്ന് അറിഞ്ഞിരുന്നു. ആമേൻ. അവൻ എന്തു ചെയ്യുമെന്ന് പറഞ്ഞിരുന്നോ അവനത് ചെയ്യും എന്ന് ദൈവം തെളിയിച്ചു. അശാസ്ത്രീയതയുടെയും ശാസ്ത്രീയതയുടെ നടുവിൽ, എല്ലാറ്റിനും നടുവിൽ, അത് എന്തായാലും സദാസമയവും അവന്റെ വചനത്തെ അവൻ തെളിയിക്കുന്നു. അവൻ ശരിയാണെന്ന് ദൈവം തെളിയിക്കുന്നു. അവൻ ശരിയും മറ്റെല്ലാവരും തെറ്റുമാണ്. മാത്രമല്ല, നീ ഈ പട്ടണം പുറപ്പെട്ടു പോകുന്നില്ലെങ്കിലോ ഞാൻ അവിടെ കത്തിക്കാൻ പോവുകയാണ്. അങ്ങനെ അവൻ പറയുമ്പോൾ അവൻ അതിനെ ലോത്തിനെ തെളിയിച്ചു കാണിച്ചു. അവൻ അബ്രഹാമിനോടും പറഞ്ഞു, അവന് 10 മനുഷ്യരെ കണ്ടെത്താനായാൽ അവൻ ആ പട്ടണം നശിപ്പിക്കയില്ല. അവന് 10 മനുഷ്യരെ കണ്ടെത്താനായില്ല. അതിനാൽ തന്റെ വചനം സത്യമാണെന്ന് അവൻ തെളിയിച്ചു. എവിടെ നിന്നാണ് തീ വന്നത്? അത് ഇവിടെയുള്ള സമതല പ്രദേശങ്ങളിൽ നിന്നല്ല, ഇവിടെയുള്ള ഈ ചുണ്ണാമ്പ് ഉണ്ടാക്കുന്ന കുഴിയിൽ നിന്നല്ല. എന്നാൽ ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അത് സംഭവിക്കാൻ പോകുന്നു എന്ന് അബ്രഹാം അറിഞ്ഞിരുന്നു. അതങ്ങനെയാണെന്ന് ലോത്ത് അറിഞ്ഞിട്ട് അവൻ ആ മലയിലേക്ക് പോയി രക്ഷപ്പെട്ടു. സ്വന്തമല്ലാത്തൊരു ദേശത്ത് അവന്റെ സന്തതി ഒരു പരദേശിയായിരിക്കുമെന്നും ജനങ്ങളാൽ തെറ്റിദ്ധരിക്കപ്പെടുമെന്നും അവൻ വാഗ്ദത്തം ചെയ്തിരുന്നു. അബ്രഹാമിന് സന്തതി 100 വർഷങ്ങൾ സ്വന്തമല്ലാത്ത ദേശത്ത് അപരിചിതരായ ജനങ്ങളോടൊപ്പം പ്രവാസത്തിലായിരിക്കും. അവൻ എന്തു ചെയ്യുമെന്ന് പറഞ്ഞിരുന്നോ അവനത് ചെയ്തുകൊണ്ട് അവൻ തന്റെ വചനത്തെ നിറവേറ്റി. അബ്രഹാമിന് സന്തതി മിസ്രായീമിൽ 400 വർഷക്കാലം പ്രവാസത്തിലായിരുന്നു. മാത്രമല്ല, അവരെ ഒരു ബലമുള്ള ഭുജത്താൽ വിടുവിക്കുമെന്നും വാഗ്ദത്തം ചെയ്തിരുന്നു. ഒരു ബലമുള്ള ഭുജത്താൽ അവൻ ജനങ്ങളെ മിസ്രായീമിന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കും. അവൻ തന്റെ വചനത്തെ കാത്തു. അവൻ മിസ്രായീമിൽ നിന്നും ആ കുഞ്ഞുങ്ങളെടുക്കാനായി അവൻ എന്തു ചെയ്തു എന്ന് നോക്കൂ. അത് കാഴ്ചയ്ക്ക് ദുരന്തത്താൽ അകപ്പെട്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. സകലം തീർന്നു എന്ന പോലെ കാണപ്പെട്ടു. അതിപ്രകാരം കാണപ്പെട്ടിട്ട് യോസെഫ് മരിച്ചെന്ന് കരുതി പാവപ്പെട്ട ഇസാക്ക് അല്ല അവന്റെ അപ്പനായ ഇസാക്കിന് ഭയാനകമായ കാര്യമായിരുന്നു. അതല്ല, അവന്റെ അപ്പനായ യാക്കോബിന് അത് യാക്കോബിനായിരുന്നു. ഇസാക്ക് അവന്റെ അപ്പൂപ്പനായിരുന്നു. അവന്റെ അപ്പനായ യാക്കോബിന് തന്റെ സ്വന്തം പുത്രൻ മൃഗങ്ങളാൽ കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കേണ്ടി വന്നു. ആ ചെറിയ പയ്യന് അവന്റെ സ്വന്തം സഹോദരങ്ങളാൽ ഒറ്റിക്കൊടുത്ത് പൊട്ടക്കിണറ്റിലെറിയപ്പെട്ട് മരിച്ചു എന്ന് വിചാരിക്കുകയും തന്റെ സ്വന്തം ജനങ്ങളിൽ നിന്ന് ദൂരമായിരിക്കുക എന്നത് എത്ര കഠിനമായ കാര്യം. അവന്റെ കോട്ടിന്മേൽ ആട്ടിൻ രക്തം പുരട്ടി അവിടെ അവർ ഭക്ഷിക്കാനായി ഒരു ആടിനെ കൊന്നിരുന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ രക്തം അതിന്മേലൊഴിച്ചു അവന്റെ പിതാവിനടുക്കലേക്ക് കൊണ്ടുപോയി. എന്നാൽ യോസെഫ് കർത്താവിന്റെ കരം അവന്റെ മേലുണ്ട് എന്ന കാര്യം ഓർത്തിരുന്നു. അവനൊരു വിശ്വാസിയായിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. അവന്റെ സഹോദരന്മാർ അവനെത്രമാത്രം നിരസിച്ചിരുന്നു എന്നത് കാര്യമില്ല. യാതൊരു സഹോദരനും മറ്റൊന്നിലും ഇല്ലാതിരുന്നിട്ടും ദൈവം തന്റെ വാക്കിനെ കാക്കുമെന്ന് ജോസഫ് പറഞ്ഞിരുന്നു. അവന്റെ മുമ്പിൽ എല്ലാവരും കുമ്പിടുന്നു എന്ന ദർശനം അവൻ കണ്ടപ്പോൾ അത് സംഭവിക്കേണ്ടത് തന്നെ എന്നവൻ അറിഞ്ഞിരുന്നു. എന്തുകൊണ്ടെന്നാൽ അത് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതായിരുന്നു. ആമേൻ. അത് കാഴ്ചയ്ക്ക് എത്ര തന്നെ യുക്തിരഹിതമല്ലാത്തതായി തോന്നിയിരുന്നാലും അത് സത്യമാണെന്ന് ജോസഫ് പറഞ്ഞിരുന്നു. ആ ദൗത്യം എത്ര കഠിനമായിരുന്നു എന്നാലോ അവന് എന്തിലൂടെ എല്ലാമാണ് കടന്നു പോകേണ്ടത് എന്നിരുന്നാലും ഏതെങ്കിലും ഒരു നാൾ അവർ ഓരോരുത്തരും അവന്റെ കാൽക്കൽ കുമ്പിടേണ്ടി വരുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവർ അവനെ വെറുത്തിരുന്നു. പിന്നെ അത് എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്? എന്നാൽ ദൈവം തന്റെ വചനത്തെ തെളിയിക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. ഓരോ തവണയും അങ്ങനെ തന്നെ അവൻ എന്നും ചെയ്യും. അവന്റെ വചനം അങ്ങനെയാണെന്ന് ദൈവം തെളിയിക്കും. ശാസ്ത്രം എന്തു പറഞ്ഞാലും കാര്യമില്ല, അത് ചെയ്യാനാകില്ല. എത്രമാത്രം വിദ്യാഭ്യാസമായോ ബുദ്ധിപരമായോ നമുക്ക് ലഭിച്ചാലോ സഭകൾ ഒരു ഔപചാരികമായി വിധത്തിലും മറ്റുമായി വഴിയിൽ നിന്നോ നീങ്ങിപ്പോയിരിക്കുന്നു എങ്കിലോ ദൈവം തന്റെ വചനത്തെ അപ്പോഴും ശരിയും തെളിയിക്കും. വചനവുമായി നേരെയാകുക എന്നത് നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അതെ, ജോസഫിന് പോകാനായി ഇയറയുണ്ടായിരുന്നു. മിസ്രായീമിലേക്ക് പോകേണ്ടി വന്നു. എന്നാൽ കൃത്യമായും ദൈവം പറഞ്ഞിരുന്ന വിധത്തിൽ തന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുവന്നു. അതിലേക്ക് കടക്കാൻ നമുക്ക് സമയമുണ്ടായിരുന്നു എങ്കിൽ ഇന്നത്തേതിന് അതൊരു മനോഹര മാതൃകയാണ്. ഇതിനു മുമ്പ് ഇവിടെ കൂടാരത്തിൽ വെച്ച് തന്നെ നാം അതിലൂടെ കടന്നിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ദൈവം തന്റെ വചനം കാത്തു. എന്തുകൊണ്ടെന്നാൽ അവർക്കവിടെ താമസിക്കേണ്ടിയിരുന്നു. മിസ്രായീമിൽ അടിമയായി കഴിയുക എന്നത് ആ എബ്രായ കുഞ്ഞുങ്ങൾക്ക് കഠിനമായ കാര്യമായിരുന്നു. അതിനെ അനുഗ്രഹിച്ച് ദേശത്തെ ഏറ്റവും നല്ല ഫലഭൂയിഷ്ഠമായ സ്ഥലം ഗോശേൻ നൽകിയിരുന്നു. അവർ അവിടെ അടിമകളായിരിക്കേണ്ടി വന്നു എന്ന് നാം കണ്ടു. ആ അമ്മമാർ അവരുടെ ഗർഭഫലത്തെ, അവരുടെ ഓമന കുഞ്ഞുങ്ങളെ മിസ്രായീമിലെ പട്ടാളക്കാരുടെ കൈകളിൽ കൊടുക്കണമായിരുന്നു. അവിടെ നിന്നുകൊണ്ട് അവനെ നോക്കുമ്പോൾ ഒരു വലിയ കത്തി വലിച്ചെടുത്ത് അതിനെ കഴുത്ത് മുറിച്ച് നിലത്തെറിയുകയും മുതലകളെ തീറ്റിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതവർക്ക് അതിലൂടെ കടക്കുക എന്നത് ഒരു കഠിനമായ കാര്യമായിരുന്നു. എന്നാൽ ഒരു നാൾ ആ മുൻകുരിക്കപ്പെട്ട സന്തതി ജനിച്ചു. ആ കുട്ടി ഒരു യുക്തമായ കുട്ടിയായിരുന്നു. കാഴ്ചയ്ക്ക് വിചിത്രമായി കാണപ്പെട്ട എന്തോ ചിലത് അവനിലുണ്ടായിരുന്നു. ഒരു ദിവസം മരുഭൂമിയുടെ പിൻവശത്തായി പരിശുദ്ധാത്മാവ് അഗ്നിസ്തംഭത്തിന്റെ രൂപത്തിൽ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ വന്നിറങ്ങിയിട്ട് പറഞ്ഞു, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഞാൻ എന്റെ വാഗ്ദാനം ഓർക്കുന്നു. വിടുവിക്കാനുള്ള സമയമെടുത്തിരിക്കുന്നു. അത് ചെയ്യാനായി ഞാൻ നിന്നെ അവിടേക്ക് അയക്കുന്നു. അവന്റെ കയ്യിൽ ഒരു വടിയുമായി ഒരു കോവരകഴുതമേൽ അവന്റെ ഭാര്യ, അവരുടെ മടിയിൽ ഒരു കുഞ്ഞ്. അവനത് സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയാൽ ചെയ്തു. പരമപിഡിതമായ കാര്യമെന്നത് 10,000 കുന്തങ്ങൾക്ക് മുന്നിൽ ഒരു വളഞ്ഞ മടി കൊണ്ട് എന്തു ചെയ്യും? എന്നാൽ നിങ്ങൾ നോക്കൂ, ദൈവം അതിലുണ്ടായിരുന്നു. അവന്റെ വചനം എവിടെയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. മോശയ്ക്ക് അവന്റെ വചനവും ഫെറവോന് തന്റെ കുന്തങ്ങളും ഉണ്ടായിരുന്നു. മോശയുടെ പക്കൽ ആ വചനമുണ്ടായിരുന്നു. അത് വചനം മാത്രമായിരുന്നു അവന് ആവശ്യമായിരുന്നത്. അത് മാത്രമാണ് നിങ്ങൾക്കും ഇന്ന് ആവശ്യമായിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു സഭയിൽ നിന്നുള്ള അധികാരപത്രമല്ല. നിങ്ങളെ പിന്താങ്ങാനായി നിങ്ങൾക്കൊരു വിഭാഗീയ സഭയുടെ ആവശ്യമില്ല. അതുമായി മേഘങ്ങളിലേക്ക് ഒടുക്കപ്പെടലേക്ക് പോകാനായി നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് വചനമാണ്. നിങ്ങൾക്ക് ചില അധികാരപത്രത്തിന്റെ ആവശ്യമില്ല. ഇന്ന് രാവിലെ നേരം സൗഖ്യപ്പെടാനായി ഏതെങ്കിലും സ്കൂളിന്റെ പണ്ട് മുതലുള്ള ചരിത്രം നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ വചനത്തെ സ്വീകരിക്കേണ്ടതുണ്ട്. അത് ചെയ്യുന്നു. ഡോക്ടറുടെ വാക്ക് നിങ്ങൾക്ക് ആവശ്യമില്ല. ഡോക്ടർ പറയുകയാണ് അയാൾക്ക് ചെയ്യാനാകുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു, അത്രേ അയാൾക്ക് ചെയ്യാനാകൂ. അയാൾ പറയും നിങ്ങൾക്ക് ക്യാൻസറാണ്, ട്യൂമർ, നിങ്ങൾ അന്ധനാകാൻ പോകുന്നു, നിങ്ങൾ ചികിത്സനാണ്, വൂമനാണ്. എന്തായാലും ശരി, അത് കാര്യമില്ല. നിങ്ങൾക്ക് ആ വചനത്തെ എടുത്തുകൊണ്ട് ആ എരിയുന്ന വാഗ്ദത്തം ഉൾപ്പെടുത്തിനടുത്തേക്ക് പോകാനായാൽ ആമേൻ. എന്തോ ചിലത് സംഭവിക്കാൻ പോകുന്നു. ദൈവം തന്റെ വചനം അങ്ങനെ തന്നെ, അത് ഓരോ സമയത്തും അത് ശരിയായ എന്തെങ്കിലും സ്വീകരിക്കും എന്ന് തെളിയിക്കും. അതാണ് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്, അവന്റെ വചനം. അവനത് തെളിയിച്ചു, അവനത് കാക്കുന്നു. അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തികച്ചും ഉറച്ചിരിക്കാം. അവന്റെ വചനത്തെ അവൻ ഓരോ കാലത്തിലും ഏറ്റവും അസാധാരണ വിധത്തിൽ തെളിയിക്കുന്നു. എന്നാൽ അവൻ എല്ലായ്പ്പോഴും ഒരേ വിധത്തിൽ തന്നെ ചെയ്യുന്നു. കാണുന്നോ, അവൻ നോഹയുടെ നാൾക്കളിൽ ശേഷിച്ചവരെ വിടുവിക്കാനായി അവൻ തീരുമാനിച്ചപ്പോൾ എന്താണ് ചെയ്തത്? അവൻ അവർക്ക് പ്രവാചകനായിരുന്ന നോഹയെ അയച്ചു. അവൻ നോഹയെ ഒരു അടയാളമായി അയച്ചു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, അവൻ ഇസ്രായേൽ മക്കളെ വിടുവിക്കാനായി വരുമ്പോൾ അവൻ എന്താണ് ചെയ്തത്? തന്റെ അതേ രീതിയിൽ അവന്റെ പ്രവാചകനെ അവൻ അയച്ചു. അവന്റെ പ്രവാചകന്മാർക്ക് അവന്റെ വചനമുണ്ടായിരുന്നു. വാഗ്ദത്തം ചെയ്തിരുന്ന വചനത്തിലെ അത്ഭുതങ്ങളും അടയാളങ്ങളും അത് കൃത്യമായും ശരിയാണെന്ന് അതിനെ പിന്താങ്ങി. ഇസ്രായേൽ അവരുടെ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രയാണം ചെയ്തു. എന്തുകൊണ്ടെന്നാൽ അവരത് വിശ്വസിച്ചു. വനാന്തരയാത്രയിൽ ആ വചനം അത്രമാത്രം തീർച്ചയാക്കപ്പെട്ടത് കണ്ടിരുന്നതിന് ശേഷവും അവർ ഈ പ്രവാചകനെ അവിശ്വസിക്കേണ്ട അവസരമുണ്ടായി. മണവാട്ടി അതിൽ നിന്നും പുറത്തായി പോയി. നോക്കൂ, പുറത്തായി പോയി എന്ന് പറയുന്നതിനെ ഞാൻ ദർശനത്തിൽ കണ്ടത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. യോശുവ എന്ന് പേരോടുകൂടി ഒരുവനും കാലേബും അവിടെ നിന്നുകൊണ്ട് സാഹചര്യം എത്ര അനുകൂലമല്ലാതിരുന്നിട്ടും വാഗ്ദത്ത വചനം സത്യമെന്ന് വിശ്വസിച്ചു. അവർ കാദേശ് ബർന്നായിൽ കടന്നപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് നോക്കുക. കാദേശ് ബർന്നായിൽ വെച്ച് അവർ ഏതു വഴിയായി കടക്കണമെന്ന് ദേശത്തോറ്റു നോക്കാനായി അവർ ഓരോ ഗോത്രത്തുനിന്നും ഓരോരുത്തരെ മോശയച്ചു. അവൻ തന്റെ ജനറലായ യോശുവയെയും അവന് പ്രവാചകനായിരുന്നു അയച്ചു. അങ്ങനെ അവന്റെ കീഴിലുള്ള ഒരു ചെറിയ പ്രവാചകനെയും അയച്ചു. യോശുവ മോശയെ കണ്ടിരുന്നു. അവനവരെ അയച്ചുകൊണ്ടവൻ പറഞ്ഞു, അവിടേക്ക് പോയി ആ ദേശത്തെ ഒറ്റ നോക്കുക. ജനറൽ അവിടേക്ക് ചെന്ന് അവൻ ഓരോ ഗോത്രത്തുനിന്നും ഓരോ വ്യക്തികളെ വീതമെടുത്തു. അവർ യാത്ര പുറപ്പെട്ടു. അവന്റെ ഇഷ്ടതോഴനായ കാലേബിനെയും കൂട്ടി. എന്നാൽ കാലേബ് വിശ്വസിച്ചിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. അവർ വാഗ്ദാനത്തിലേക്ക് കടന്നു. തിരികെ വരുമ്പോൾ രണ്ട് മനുഷ്യർ ചുമക്കാനാകുന്ന ഒരു മുന്തിരിയുടെ കുലയും ചുമന്നുകൊണ്ട് വന്നു. പറഞ്ഞു, അവനിപ്പോൾ പറഞ്ഞു, അതെന്തിനു വേണ്ടിയെന്നാൽ അവർ അവിടെ വാഗ്ദത്തത്തിലേക്ക് കടക്കും മുമ്പ് തന്നെ അതിനെ പ്രമാണീകരിക്കാനായിരുന്നു. നോക്കൂ, അതൊരു നല്ല ദേശമാണ്, അതിൽ പാലും തേനും നിറഞ്ഞിരിക്കുകയാണ് എന്ന് ദൈവം പറഞ്ഞിരുന്നതിനെ അവരെല്ലാവരും സാക്ഷീകരിക്കാനായിരുന്നു. അതൊരു ശ്രേഷ്ഠമായ ദേശമാണ്, അതൊരു നല്ല ദേശമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഓയി എല്ലാ വെള്ളവങ്കായവും വെളുത്തുള്ളിയും നിങ്ങൾക്ക് എന്തു തന്നെ മിശ്രായം എന്ന് കിട്ടിയിരുന്നെങ്കിലും ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ പോകുന്നു. ഈ കഴിഞ്ഞുപോയ വർഷങ്ങളിൽ ഒരിക്കലും നിങ്ങളവിടെ മിശ്രായിമിൽ വെച്ച് ഒരുപക്ഷെ പാലോ തേനോ രുചിച്ചു നോക്കിക്കാണില്ല. അവർ നിങ്ങൾക്ക് അടിമകളുടെ റേഷൻ മാത്രമാണ് നൽകിയിരുന്നത്. എന്നാലിപ്പോൾ നിങ്ങൾ ഈ ദേശത്തേക്ക് പോവുകയാണ്. അവർ അവിടെ കടക്കാൻ ഒരു ദിവസത്തെ യാത്ര ബാക്കിയുണ്ടായിരുന്നപ്പോൾ അവിടെ കാദേശ് ബർനായിൽ, അത് ലോകത്തിന്റെ ഏറ്റവും വലിയ ന്യായസിംഹാസനമായിരുന്നു. അവിടെയുള്ള ആ വലിയ പനമരങ്ങളുടെയും അരുവികളുടെയും അടുക്കളായി അവർ തമ്പടിച്ചിരുന്നു. അവൻ പറഞ്ഞു, ഇപ്പോൾ ജനങ്ങൾ അറിഞ്ഞിരിക്കട്ടെ അവനെന്ന് ചെയ്യുന്നതുപോലെ തന്നെ എത്ര ഒരു പരിപൂർണമായ, എന്തൊരു വാസ്തവമായ, സമ്പൂർണമായ സാക്ഷ്യമാണ് ദൈവം ചെയ്തത്. അവൻ പറഞ്ഞു, ഇപ്പോൾ ദൈവം പറഞ്ഞിരുന്നു, ദേശം മഹത്തായതാണ്. ഇപ്പോൾ നിങ്ങൾ അവിടെ കടന്നുപോകുന്നതിന് മുമ്പ് ആ ദേശം മഹത്തായതാണ് എന്ന് നിങ്ങൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ പ്രമാണീകരിക്കാനായി പോയി ചിലത് കൊണ്ടുവന്ന് ജനങ്ങളെ കാണിക്കൂ. അങ്ങനെ അവർ അവിടെ കടന്നു. പിന്നെ ഇപ്പോൾ നിങ്ങൾ തെളിവിനെ തിരികെ കൊണ്ടുവരുന്ന എല്ലാ സമയത്തും അവിടെയാണ് ശത്രു വഴിയിൽ കിടക്കുന്നത്. അവരിൽപ്പെട്ട ചിലർ അവിടേക്ക് നോക്കി ആ കനന്യാമല്ലന്മാരെ കണ്ടപ്പോൾ, ഓ എന്റെ, അവർ പറഞ്ഞു, നമുക്കത് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ദേശം അവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവിനായി അവർ സാക്ഷ്യത്തെ തിരികെ കൊണ്ടുവന്നിരുന്നു. അവർ തെറ്റായ വിധത്തിൽ നയിക്കപ്പെട്ടിരുന്നതായിരുന്നില്ല. ദൈവം തന്റെ വചനത്തെ അവർ ആ ദേശത്തിനുള്ളിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ അവരെ തെളിയിച്ചു കാണിച്ചു. ഇന്ന് വചനം കേൾക്കാൻ നിങ്ങൾ 1000 മൈലുകൾ ഡ്രൈവ് ചെയ്യുന്നു, അത് തെളിയിക്കുന്നതും തീർച്ചയാക്കുന്നതും കാണുകയും ചെയ്യുന്നു. ഇതൊരു മഹത്തായ ദേശമാണ് എന്നതിന്റെ സാക്ഷ്യമെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഒരു മനുഷ്യൻ മരണത്തിന്റെ നിഴൽ ക്യാൻസർ രോഗത്താൽ മരിക്കാൻ കിടക്കുകയും സൌഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കാണാൻ കഴിയുന്നു. ദൈവം സംസാരിച്ച വചനങ്ങൾ സംഭവിക്കുന്നു എന്ന് തീർച്ചയാക്കുമ്പോൾ ദൈവം തന്റെ വചനം കാക്കുന്നു എന്നതിന്റെ സാക്ഷ്യമാകുന്നു. അവിടെ ഒരു മഹത്തായ ദേശമുണ്ട്. എന്റെ ജീവൻ ഇപ്പോൾ തന്നെ പോകുമെന്നിരിക്കെയും ദൈവം കടന്നുവന്ന് അതിനെ വീണ്ടും നീട്ടിത്തരുന്നുവെങ്കിൽ അത് കാണിക്കുന്നതെന്നാൽ ഒരു നിത്യജീവന്റെ സാക്ഷ്യമുണ്ട് എന്നാണ്. അവിടെ നിങ്ങൾ ഒരിക്കൽ ആ ദേവാലയത്തിന്റെ വാതിൽക്കൽ ഇരുണ്ടതായിരിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ അതിൽ കടക്കാനായി നിലയിൽനിൽക്കുകയാണ്. അതൊരു സാക്ഷ്യമാണ്. ദൈവം തന്റെ വചനത്തെ കാക്കുകയും അത് സത്യമാണെന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരികയും ചെയ്തിരിക്കുന്നു. 1000കണക്കിന് മൈലുകൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് രാവിലെ ഇവിടെ എത്തിയ ശേഷം അവിടെ ആ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊക്കോകോളയുടെ കുപ്പികളൊന്നും കുടിപ്പിക്കുന്നത് കാണുന്നു. ഓരോ ചെറിയ ഭക്ഷ്യധാനം ഏകദേശം രാവിലെ 5 മണിനേരത്ത് ആ അംശത്തിൽ വെച്ചിരിക്കുന്നു. ഞാൻ ചിന്തിച്ചു, ജനങ്ങളെ ഇത്രയധികം ദൂരം വരാൻ അനുവദിച്ചുകൊണ്ട് തെറ്റായ എന്തെങ്കിലും അവരോട് പറയുന്നു എങ്കിൽ ദൈവമേ, ലോകത്തിൽ വെച്ച് ഏറ്റവും തരംതാണ കപട വിശ്വാസി ഞാനായിരിക്കും. എന്നാൽ എനിക്ക് അവരെ പറ്റി ദുഃഖം തോന്നും. എന്റെ ഹൃദയം അവർക്ക് വേണ്ടി പോകും. അവർ ദൈവത്തിനായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അവരോട് സത്യം പറയാനായി എന്നെ സഹായിക്കണമേ, അല്ലെങ്കിൽ എന്നെ ഈ ലോകത്തും എടുത്തുകൊള്ളണമേ. ഞാൻ ജനങ്ങളോട് സത്യം പറയട്ടെ, അതിനായി എന്നെ സഹായിക്കണമേ ദൈവമേ. ഞാൻ പറയും, നീ എന്റെ കൈയെ പിടിച്ചുകൊള്ളുകയും എന്നെ സത്യമറിയാൻ സഹായിക്കുകയും ചെയ്യണമേ. പിന്നെ ഞാൻ എന്താണെന്ന് സത്യം പറഞ്ഞുവോ അതിനെ തീർച്ചപ്പെടുത്താനായി, അത് സത്യമാണെന്ന് എല്ലാവരും അറിയാനായി അതിനെ പിന്താങ്ങുകയും ചെയ്യണമേ. ആ പാവം പിടിച്ച ജനങ്ങൾ ചതിക്കപ്പെടുവാൻ അനുവദിക്കരുതേ. ഇല്ല, വിശ്വസ്തരായ ജനങ്ങളെ കാണുമ്പോൾ അപ്രകാരമായി എങ്ങനെയാണ് എന്റെ ഹൃദയം പോകുന്നത്. അവനവരെ 3-ാം നാൾ കൂട്ടിവരുത്തിയപ്പോൾ അവരുടെ വസ്ത്രങ്ങളെ അലക്കി തയ്യാറായി നിന്നത് കണ്ടപ്പോൾ യോശുവയും ഇതേ കാര്യം തന്നെ ചിന്തിച്ചിരിക്കും എന്ന് ഞാൻ നിരൂപിക്കുന്നു. അതെ, അവനത് തെളിയിച്ചു. നമുക്കത് ചെയ്യാനാകില്ല എന്നവർ പറഞ്ഞപ്പോൾ യോശുവ എന്താണ് പറഞ്ഞത്? നിങ്ങൾക്കത് ചെയ്യാനാകില്ല. അതെ, നാം നമ്മുടെ വിഭാഗീയ സഭയിൽ നിന്നും പുറത്തു കിടക്കേണ്ടതുണ്ട്. നാം അവസാനിച്ചു പോയി. നോക്കൂ, അതിപ്പോൾ നമുക്ക് ചെയ്യാനാകില്ല. ഇത് നമുക്ക് ചെയ്യാനാകില്ല, കാരണം അത് യുക്തിസഹജമല്ല. യോശുവ അവരവിടേക്ക് നയിക്കുമ്പോൾ അത് ഏപ്രിൽ മാസമായിരുന്നു. വെള്ളം അപ്പോൾ വളരെയധികമായിരുന്നു. ഓഹിയോ നദി പോലെ തന്നെ യോർദാൻ വളരെ വീതിയുള്ളതാണ്. ദൈവം ഒരു ഭയങ്കരമായ തെറ്റ് ചെയ്തതുപോലെ കാണപ്പെട്ടു. ചില നേരങ്ങളിൽ നിങ്ങൾ രോഗിയാകുമ്പോൾ നിങ്ങൾ പറയും, അതെ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ദൈവം അവനൊരു കുറ്റം ചെയ്തു, അവനെന്നെ രോഗിയാക്കാൻ അനുവദിക്കുകയും ഞാൻ ക്രിസ്ത്യാനിയായിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? ഇപ്പോൾ അവരെ അവിടേക്ക് യോശുവ നയിച്ചുകൊണ്ട് പോകുമ്പോൾ യോർദാനിൽ വളരെ വെള്ളം കുറവായിരുന്നു. എവിടെയാണോ വെള്ളത്തിന്റെ ആഴമേറിയ ഒരു ഗർത്തമില്ലാതിരുന്നത്, ആ സ്ഥലത്തുകൂടെ അതിലെവിടെ കൂടെ വേണമെങ്കിലും മറുകരയ്ക്ക് കടക്കാമായിരുന്നു. നിങ്ങൾക്ക് കഴിയും, അതിന്റെ കരയിലുണ്ടായിരുന്ന യെരിഹോവിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ചെറിയ ഇറങ്ങിക്കയറുന്ന കടവിലൂടെ കടക്കാമായിരുന്നു. എന്തുകൊണ്ട് അത് നിങ്ങൾ അതിലെ ഏതിലൂടെ വേണമെങ്കിലും കടക്കാം. അതിൽ എല്ലായിടവും കണങ്കാലിന്മേൽ വെള്ളമുണ്ടായിരുന്നില്ല. അതിലൊരു ജീപ്പിലൂടെ മറുകരയ്ക്ക് ഡ്രൈവ് ചെയ്ത് അതിലൂടെ ഓടിച്ചു പോകാം, കുറുകെ നടന്നു പോകാം, അഥവാ എന്തുമാകാം. എന്നാൽ അവനവരെ ഏപ്രിലിന്റെ സമയം രാജ്യത്ത് വെള്ളപ്പൊക്കമായി. ഏകദേശം ഒരു മൈലോളം വെള്ളപ്പൊക്കമുള്ളപ്പോൾ നയിച്ചു. അപ്പോൾ അവിടെ വെള്ളത്തിന് 30-40 അടി ആഴമുണ്ടായിരുന്നിരിക്കണം. അവൻ പറഞ്ഞു, മൂന്നാം നാൾ നാം കടന്നു പോകുന്നു. ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ജനങ്ങളെ വിളിച്ചു കൂട്ടിവരുത്തി അവരെ ശുദ്ധീകരിക്കുക. എന്തുകൊണ്ടെന്നാൽ മൂന്നാം നാൾ നിങ്ങൾ യോർദാൻ കടക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ആ കാര്യം സംഭവിക്കാൻ അനുഭവിച്ചെന്ന് കാണുന്നോ, അത് ചെയ്യുക. ജനങ്ങളെ തയ്യാറാക്കുക, അവന്റെ കൂട്ടരെ പുറത്തേക്ക് വിളിക്കുക. അവർ ചെയ്തതെന്താണ്? ശുദ്ധീകരിച്ചുകൊണ്ട് വെള്ളം എത്ര ആഴമുണ്ടായിരുന്നാലും അതിൽ എത്രത്തോളം ചേറുണ്ടായിരുന്നെങ്കിലും അതിന്റെ ഒഴുക്ക് മാറിക്കൊണ്ടിരുന്നു എങ്കിലും ശരി, അവർ തന്നെത്താൻ തയ്യാറെടുത്തു. നോക്കൂ, ദൈവം തന്റെ വചനത്തെ തെളിയിക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. എന്തായാലും കാര്യമില്ല, നിങ്ങൾ യോർദാന്റെ എത്ര അടുത്തായിരുന്നാലും നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും ശരി, ദൈവത്തിന്റെ ആ വാഗ്ദത്തം മാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ പിടിച്ചുകൊണ്ടിരിക്കാൻ കഴിഞ്ഞാൽ അതങ്ങനെ തന്നെയാണെന്ന് ദൈവം തെളിയിക്കും. സകല അവിശ്വാസത്തിനിടയിലും അതിപ്പോഴും അങ്ങനെ തന്നെ എന്ന് അവൻ തെളിയിക്കും. അതെ, അവനത് ചെയ്യുന്നു. സാഹചര്യങ്ങൾ അവന് നിർത്തിയില്ല. അവൻ അന്ന് ചെയ്തതുപോലെ തന്നെ അവൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കൂ, തന്റെ വചനത്താൽ അവന്റെ വിശ്വാസികളിലൂടെയാണ് അവനത് തെളിയിക്കുന്നത്. അവന്റെ വചനത്താൽ മാത്രമേ അവന് തെളിയിക്കാനാകൂ. അവിശ്വാസികളല്ല, വിശ്വാസികളാൽ മാത്രം അവന്റെ വചനത്തെ അവന് തെളിയിക്കാൻ കഴിയുകയുള്ളൂ. മറ്റുള്ളവർ എത്രമാത്രം അവകാശവാദം ഉന്നയിച്ചാലും ശരി, ഓ സഹോദര, ഞാൻ വിശ്വസിക്കുന്നു. നോക്കൂ, നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ അത് അങ്ങനെയാണെന്ന് ദൈവം തെളിയിക്കും. കാരണം നാം മറ്റുള്ളവരെ നോക്കുകയും കാണുകയും ചെയ്യുന്നു. പിന്നെ നമുക്ക് എങ്ങനെയാണ് പറയാനാകുന്നത്? നോക്കൂ, അതവന്റെ വചനത്തെ അവന്റെ സത്യവിശ്വാസികളാൽ അവൻ തെളിയിക്കുന്നു. അവർ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരല്ല, എന്നാൽ വാസ്തവമായും വിശ്വസിക്കുന്നവരാൽ, അവന്റെ വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങളാൽ അവൻ തന്റെ വചനത്തെ തെളിയിക്കുന്നു. ഇപ്പോൾ അവന് ആ വിശ്വാസികളുണ്ട്. ആ പഴയ കൊയ്ത്ത് മരിച്ചു പോയിരിക്കുന്നു. അവിശ്വാസികൾ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾക്കത് എടുക്കാൻ കഴിയില്ല. അവരെല്ലാവരെയും അവൻ നശിക്കാൻ അനുവദിച്ചു. എന്തുകൊണ്ടാണ്? അവരിൽ ഓരോരുത്തരും എന്നാൽ വിശ്വാസികൾ. അവശേഷിച്ചതാരായിരുന്നു? മോശ മഹത്വത്തിൽ എടുക്കപ്പെട്ടിരുന്നു. അവിശ്വാസികൾ വനാന്തരത്തിൽ വെച്ച് മരിച്ചുപോയി. അത് അവരുടെ കുട്ടികളായിരുന്നു. രണ്ടുപേർക്ക് മാത്രമേ അവിടെ മറുകരയിലേക്ക് പോകാനായുള്ളൂ. അത് ആ വിശ്വാസികളായ യോശുവയും കാലേബുമായിരുന്നു. അവരായിരുന്നു അവിശ്വാസികൾ. അവരാണ് മറുകരയിലേക്ക് പോയവർ. അത് വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങളാലാകുന്നു. അതാണ് ദൈവത്തിന് ചെയ്യാനാകുന്ന ഏക വഴി. നിങ്ങളത് വിശ്വസിക്കുന്നു, ശരി. അത് ചെയ്തത് അവന്റെ വിശ്വാസികളായിരുന്നു. അതുമായി കടക്കുന്നതിന് അവൻ അവരെ ഉപയോഗിച്ചു. കാണുന്നോ? ഇപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ അതിനെ ആ വിധത്തിൽ ഓരോ കാലത്തിലും ചെയ്യുന്നു. അതേ രീതിയിൽ തന്നെ അതവൻ ഓരോ സമയത്തും ചെയ്യുന്നു. അവൻ വിശ്വാസികൾ എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ആ വചനത്തെ സന്ധിക്കാനായി വിശ്വാസികൾ ഉണ്ടായിരിക്കേണ്ടതിന് അവൻ അതിനെ ആ കാലത്തിലേക്ക് മുൻ നിയമിക്കപ്പെടേണ്ടത് ഉണ്ടായിരുന്നു. നിങ്ങളത് കാണുന്നോ? ആ കാലത്തിന്റെ വെല്ലുവിളിയെ നേരിടാനായി ആ കാര്യം അവിടെ ഉണ്ടായിരിക്കണമെന്ന് അവൻ മുൻനിയമിച്ചിരുന്നു. നിങ്ങൾക്കത് മനസ്സിലായോ? നിങ്ങളത് അനുഭവിക്കുന്നില്ലേ? നിങ്ങളത് കണ്ടോ? നിങ്ങളത് മനസ്സിലാക്കിയോ? അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ മുന്നറിവിനാൽ അവൻ ഇതിലേക്ക് മുൻനിയമിച്ചിരിക്കുന്നു. അവനത് മലാഖി 4 മുൻനിയമിച്ചപ്പോൾ അത് സംഭവിക്കേണ്ടതുണ്ട്. അവന്റെ വചനത്തിൽ എന്തെങ്കിലും സംഭവിക്കേണ്ടതാണ് എന്ന് അവൻ മുൻനിയമിക്കുമ്പോൾ അവന്റെ വചനം അങ്ങനെയാണെന്ന് അവന് തെളിയിക്കേണ്ടതുണ്ട്. അത് ഇപ്രകാരമാണ് സംഭവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്തെങ്കിലും മുൻനിയമിച്ചിരുന്നാൽ ആ സമയത്ത് തന്നെ ആ വിത്ത് അവിടെ ഉണ്ടായിരിക്കും എന്നവൻ അറിഞ്ഞിരുന്നു. അവനൊരു മണവാട്ടിയെ മുൻനിയമിച്ചിരിക്കുന്നു. അവൾ അവിടെ ഉണ്ടാകാൻ പോകുന്നു. ഒരു മേഘങ്ങളിലേക്കൊരു എടുക്കപ്പെടലുണ്ടാകാൻ പോകുന്നു. അവൾ അവിടെ ഉണ്ടായിരിക്കും. അവൻ അതിനെ അവന്റെ മുന്നറിവിനാൽ മുൻനിയമിച്ചിരിക്കുന്നു. നോക്കൂ, അതിനെ യാതൊന്നിനാൽ നിർത്താൻ കഴിയില്ല. ദൈവം അവരോട് പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വാഗ്ദത്ത ദേശത്തിന്റെ വാഗ്ദത്തം തരുന്നു. ഇവിടെ അവന്റെ മക്കൾ 400 പ്രവാസത്തിലായിരിക്കുമെന്ന് ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ മോശ പറഞ്ഞു, ഞാൻ കർത്താവിന്റെ പ്രവാചകനാണ്. ഞാൻ പ്രവചിക്കുന്ന എന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കുക. അത് സംഭവിച്ചാൽ എന്നെ ദൈവത്തൊന്നും അയച്ചിരിക്കുന്നു എന്ന് നിങ്ങളറിയും. കാരണം ദൈവം നിങ്ങളോട് അതങ്ങനെ പറഞ്ഞിരിക്കുന്നതായി നിങ്ങൾ അറിയുന്നു. ഇപ്പോൾ ഞാനിത് പ്രവചിക്കുകയും അത് സംഭവിക്കുകയും ചെയ്താൽ അതായിട്ട് സംഭവിക്കുമെങ്കിലും ഓരോ തവണയും ഒരുപോലെ തന്നെ ഇതും അതും സംഭവിക്കുമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് പറയാനായി കർത്താവിൽ നിന്നും ഞാൻ അയക്കപ്പെട്ടു എന്ന് നിങ്ങൾ അറിയുന്നു. ഇപ്പോൾ ഒരു വാഗ്ദേശമുണ്ട്, അത് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. കാണുന്നു, ദൈവം ഈ ദേശം വാഗ്ദത്തം ചെയ്തിരുന്നു. ഇപ്പോൾ ഇതൊരു നല്ല ദേശമാണ്, അതിൽ പാലും തേനും ഒഴുകുന്നു. എന്റെ പിന്നാലെ വരൂ. അവർ വനാന്തരത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവരെ വനാന്തരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായി അതുവഴിയായി അവൻ യാത്ര ചെയ്യണമായിരുന്നു. ദൈവം അവരെ അവിടെ സീനായി മലയിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവനോട് പറഞ്ഞിരുന്നു. അപ്പോൾ സകല ഇസ്രായേലിന് മുന്നിൽ ഒരു അഗ്നിസ്തംഭത്തോടെ ദൈവം ഇറങ്ങി വന്നു. അതവിടെയായിരുന്നു എന്ന് മോശെ പറഞ്ഞതിനെ തീർച്ചപ്പെടുത്തി. അത് ശരിയായിരുന്നു. മോശെ അവിടെയായിരുന്നു എന്ന് തെളിയിച്ചു. മോശെ പറഞ്ഞു, ഞാൻ ഈ പർവ്വതത്തിലായിരുന്നു. ഞാൻ അവന് കത്തുന്ന മുളിപ്പടുത്തത് പോലെ പ്രത്യക്ഷനായി. ഇപ്പോൾ ഞാൻ മുഴുവൻ പർവ്വതത്തെയും കത്തിക്കുകയാണ്. അവർ പറഞ്ഞു, അത് ദൈവം സംസാരിക്കരുതേ, മോശെ സംസാരിച്ചാൽ മതി, ഞങ്ങൾ നശിച്ചു പോകും. അവൻ പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല. ഞാൻ അവർക്കായി ഒരു പ്രവാചകനെ ഉയർത്തും. അവനന്റെ നാമത്തിൽ അവരോട് സംസാരിക്കും. അതുകൊണ്ട് അതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായും അവന്റെ വചനപ്രകാരമാണ് അവൻ ക്രിയ ചെയ്യുന്നത്. ശ്രദ്ധിക്കൂ, അത് കഴിയുമ്പോൾ അവിശ്വസിച്ചവർ അവർ ആ ദേശത്തിന്റെ വളരെ അടുത്തു പോയതിന് ശേഷമാണ് അവർ അവിശ്വസിച്ചത്. ഇപ്പോൾ കുറിച്ചെടുക്കുന്നവരായ നിങ്ങൾ എബ്രായ 6 എഴുതിക്കൊള്ളുക. കൃത്യമായും അതവിടെയാണ് പറയപ്പെട്ടിരിക്കുന്നത്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല ദാനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്കു തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. നോക്കൂ, ആ വാഗ്ദത്തെ മുറിച്ചു കടന്നാൽ അത് അസാധ്യമായ കാര്യമാണ്. ജനങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം വരെയും കടന്നു വരുന്നു. അവർ വചനം വരെയും കടന്നു വരുന്നു. അവർ എല്ലാ വിഭാഗീയ സഭയിലൂടെയും എല്ലാ സഭയിലൂടെയും സകല പ്രശ്നോത്തര രൂപത്തിലൂടെയും മറ്റെല്ലാറ്റിലൂടെയുമായി കടന്നു വരുന്നു. എന്നാൽ ആ വചനത്തിലേക്ക് ആ തരണം ചെയ്യുന്ന വലയിലേക്ക് കടക്കുമ്പോൾ അവർ പറയും, ഓ, എനിക്കതിനെ പറ്റി അറിയില്ല. എന്റെ സഭ അതിനെ ഈ വിധമല്ല ഉപദേശിക്കുന്നത്. നിങ്ങളുടെ സഭ എന്താണ് ഉപദേശിക്കുന്നത് എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. അത് ആ വിധത്തിലാണെന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അത് സത്യമാണെന്ന് ഞാനെങ്ങനെ അറിയും? അത് തീർച്ചപ്പെടുത്തും അവന് തെളിയിക്കും. ഇപ്പോൾ ആ ദിവസത്തെ ബൈബിൾ പറഞ്ഞു, അവിടെ ഒരു മനോഹര ദേശമുണ്ട്. അത് നിറയെ പാലും തേനും നല്ല ഇനം മുന്തിരിയും മാതളനാരങ്ങയും അതുമല്ല, ഓ, അതൊരു ചന്തമേറിയ സ്ഥലമാകുന്നു. കൊള്ളാം, അവർ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ചിലർ അവിടേക്ക് നുഴഞ്ചെന്ന് അതിനെ ഒന്ന് നോക്കിയിട്ട് തിരികെ വരിക. അതിനാൽ നമുക്ക് ഈ ജനങ്ങളെ സാന്ത്വനപ്പെടുത്താൻ കഴിയും. നിങ്ങളെല്ലാവരും വിശ്വസിക്കുമെങ്കിൽ നാം ഇപ്പോൾ അവിടെ കടന്നു പോകാൻ പോവുകയാണ്. കൊള്ളാം, ആ വഴിയായി അവർ കടന്നുപോയി. അവർ അതാ തിരികെ വരുന്നു. ഓ, അവർ രണ്ടുപേർ ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, ഞങ്ങളത് കണ്ടു. ഓ, അത് അതിശയമായിരിക്കുന്നു, അതിനെപ്പോലെ മറ്റൊന്നില്ല എന്ന് അലറിക്കൊണ്ട് വരുന്നു. മറ്റുള്ള 10 പേരോ ചുറ്റുമായി നിന്നുകൊണ്ട്, ഓ, ഇല്ല 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 ഇല്ല, നമുക്കതിന് കഴിയില്ല. എത്ര പേരാണ് കടന്നുപോയത്? 2 പേർ. അത് ശരിയാണ്, 2 പേർ. എന്തുകൊണ്ടെന്നാൽ ദൈവം തന്റെ വചനത്തെ ശരിയാണെന്ന് തെളിയിക്കുമെന്ന് അവർ അറിഞ്ഞിരുന്നു. ശ്രദ്ധിക്കൂ, കവിഞ്ഞൊഴുകുന്ന യോർദാനല്ല, അല്ല ശ്രീമാൻ, കരകവിഞ്ഞൊഴുകുന്ന യോർദാനല്ല. അതുമല്ല, കാനായിലെ മല്ലന്മാർക്ക് പോലും അവരെ നിർത്താനായില്ല. ദൈവം തന്റെ വചനം അങ്ങനെയാണ് തെളിയിച്ചിരിക്കുന്നത്. അവൻ അവരെ നേരെ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇന്നത്തെ വാഗ്ദത്തത്തിന്മേൽ അവൻ അതേ കാര്യം തന്നെ വീണ്ടും ചെയ്യും. അതേ ശ്രീമാൻ, അവൻ തന്റെ വചനം തെളിയിച്ചു. വീണ്ടും വിചാരമില്ലാത്ത വിധം അവൻ തന്റെ വചനം തെളിയിക്കും. വിശന്നുകൊണ്ടിരുന്ന മനുഷ്യത്തിന്റെ സിംഹങ്ങളുടെ വായി അവൻ ഒരു ദിവസം അടച്ചുകൊണ്ട് അവന്റെ വചനം സത്യമാണെന്ന് അവൻ തെളിയിച്ചു. അതവൻ പ്രവാചകനായിരുന്ന ദാനിയേലിനെ വിടുവിക്കാൻ വേണ്ടിയായിരുന്നു. അവർ ആ സിംഹങ്ങളെ മനുഷ്യമാംസം തീറ്റിച്ചാണ് വളർത്തിയിരുന്നത്. ആ സിംഹങ്ങളെ അവർ തീറ്റ കൊടുക്കാതിട്ടിരുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യനെയോ ഒരു കുഞ്ഞിനെയോ അതിലേക്ക് വീഴ്ത്തിയാൽ അവർ അവിടേക്ക് എന്തറിഞ്ഞാലും അതൊരു വധശിക്ഷയായിരുന്നു. ആ സിംഹങ്ങൾ, ഈ വിശന്നിരിക്കുന്ന സിംഹക്കൂട്ടങ്ങൾ അവരെ വിഭ്രാന്തിയാൽ ചീന്തിക്കളയുമായിരുന്നു. ഇസ്രായേൽ മക്കൾക്കായുള്ള വചനമായിരുന്ന ഈ പ്രവാചകനെ അവയ്ക്ക് കിട്ടിയപ്പോൾ അവർ അവിടേക്ക് കൊണ്ടുപോകപ്പെടുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അവനവിടെ അവരോടൊപ്പമായിരുന്നു. എന്നാൽ ദൈവം അതിനോടൊപ്പം എറിഞ്ഞു കളഞ്ഞില്ല. അവന് വിടുവിക്കാൻ കഴിയും എന്ന് അവന്റെ വചനം തെളിയിക്കാൻ ആഗ്രഹിച്ചു. അവർ ആ സിംഹങ്ങളെ പട്ടിണിക്കിട്ടിട്ട് അവിടേക്ക് അവർ ആ പ്രവാചകനെ എറിഞ്ഞപ്പോൾ അവയെല്ലാം അവനടുക്കലേക്ക് വളരെ വേഗത്തിൽ ഓടിക്കൂടി. ആ അഗ്നിസ്തംഭം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഏതൊരു മൃഗവും തീയെ ഭയക്കുന്നവയാണ്. ആ അഗ്നിസ്തംഭം അവിടെ നിന്നിരുന്നു. സിംഹങ്ങൾ നിലത്ത് കിടന്നു. അവൻ തന്റെ വചനം കാത്തു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. ദൈവം തന്റെ വചനം കാക്കുന്നു, അവൻ അത് തെളിയിക്കുന്നു, അതങ്ങനെ തന്നെ എന്നവൻ തെളിയിച്ചു. ഇപ്പോൾ കത്തുന്ന തീച്ചൂരുടെ അഗ്നി നാളത്തിൽ നിന്നും ചൂടിനെ അവന്റെ വചനം അങ്ങനെയാണെന്ന് തെളിയിക്കാനായി അവൻ എടുത്തു മാറ്റി. അതിനാൽ അവൻ അവരെ വിടുവിക്കാൻ കഴിഞ്ഞു. ആ തീ നാളങ്ങളുടെ ഇടയിൽ തന്നെ അവിടെ ആ കുഞ്ഞുങ്ങളെ എറിഞ്ഞിരിക്കുകയും അവിടെ വളരെയധികം സമയമായിരിക്കുകയും ചെയ്തിരുന്നു. ആ ചൂടിന്റെ തീക്ഷണതയാൽ തീച്ചൂട അവരെ അവിടെ വരെ കൂട്ടിക്കൊണ്ടുപോയ ശക്തന്മാരായ പടയാളികളെ അവർ അവരെ അതിലേക്ക് വലിച്ചെറിയുന്നേരം ദഹിപ്പിച്ചു കളഞ്ഞിരുന്നു. ആ തീയെ കത്താനായ ദൈവം അനുവദിച്ചു. എന്നാൽ അതിൽ നിന്നും ചൂടിനെ മാറ്റിക്കളഞ്ഞു. അവൻ തെളിയിക്കുന്നു, നിങ്ങൾ അവനോട് ചേർന്ന് നിൽക്കുമെങ്കിൽ അവൻ നിങ്ങളോട് ചേർന്ന് നിൽക്കും. നിങ്ങളോട് ചേർന്ന് നിൽക്കുമോ? അതെ, തീർച്ചയായും. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ വാതിൽ തുറന്നു. ചോദിച്ചു, എങ്ങനെയാലും ശരി, നിങ്ങൾ അവിടേക്ക് എത്ര പേരെയാണ് ഇട്ടത്? പറഞ്ഞു, അവിടെ ഞങ്ങൾ 3 പേരെ ഇട്ടതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. അവൻ പറഞ്ഞു, അവിടെ 4 പേരുണ്ടല്ലോ, അവരിൽ ഒരുവൻ ദൈവപുത്രനെ പോലെ കാണപ്പെടുന്നു. നോക്കൂ, അവൻ കാണിക്കുന്നു. കാരണമെന്താണ്? അവൻ വചനമാകുന്നു. അവർ പറഞ്ഞു, ആ കത്തുന്ന തീച്ചുളയിൽ നിന്നും ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല. എന്നുകൊണ്ടാൽ ഞങ്ങൾ വചനത്തോടൊപ്പമാണ് നിൽക്കുന്നത്. ഏതൊരു പ്രതിമയിലും മതത്തിന്റെ രൂപത്തൊന്നും അകന്നുകൊള്ളുക. ദൈവം നിങ്ങളോടൊപ്പം നിൽക്കും. അവൻ പീഡനത്തിൽ നിന്നും ചൂടിനെ എടുത്തു മാറ്റും. അവൻ ക്യാൻസറിൽ നിന്നും ജീവനെടുത്തു മാറ്റും. അവൻ എടുക്കും, അവൻ എന്തും ചെയ്യും. അവൻ ദൈവമാകുന്നു. നിങ്ങൾ അവനോടൊപ്പം നിൽക്കുക, അവൻ നിങ്ങളോടൊപ്പം നിൽക്കും. ഓരോ സമയത്തും അവൻ തന്റെ വചനം സത്യമെന്ന് തെളിയിക്കും. ഈ ചൂടിൽ നിന്നും ചൂടിനെ മാറ്റും. സിംഹങ്ങളുടെ വായ അടയ്ക്കും. അങ്ങനെയും മറ്റുമാകുന്നു. അവൻ ദൈവമാണെന്ന് കാണിക്കാനായി ഇതാ ഇവിടെ ദൈവം ചെയ്ത മറ്റൊരു കാര്യം. അവിടെ ഉണ്ടായിരുന്ന ആ മരുഭൂയാത്ര കഴിഞ്ഞ ഉടൻ തന്നെ മനുഷ്യർ സ്വയം സ്കോളർഷിപ്പുകൾ കൈക്കലാക്കിക്കൊണ്ട് തങ്ങളെ മഹാന്മാരാക്കി. അവർക്ക് ചില സംഘടന ഉണ്ടായിട്ട് അവയെ പരീശന്മാർ, സദൂക്യർ, ഹെരോദ്യർ, അങ്ങനെയും മറ്റും വിളിച്ചു. അവർ മഹാന്മാരായ മനുഷ്യരായിരുന്നു. അവർ തങ്ങളിൽ നിന്ന് തന്നെ പുരോഹിതന്മാരെ ഉണ്ടാക്കാൻ തുടങ്ങി. മഹാപുരോഹിതന്മാരെന്നും വലിയ മനുഷ്യരെന്നും വിശിഷ്ട വ്യക്തികളെന്നും അവർ മഹത്തായ കാര്യങ്ങളെ ചെയ്യുന്നു എന്നും മറ്റുമാക്കി. എന്നാൽ ദൈവം അതിന്റെ എല്ലാറ്റിന്റെ നടുവിലും ഒരു പുരോഹിതന മകനെ ഒരു പ്രവാചകനായി അവൻ ഉയർത്തി. ഒരിക്കലും 9 വയസ്സായപ്പോൾ കാട്ടിലേക്ക് പോയി. അവന്റെ പേർ ഒരു ബോക്സ് കാറിന്റെ സൈസ് ഉണ്ടായിരുന്നാൽ പോലും അവനത് വായിക്കാൻ അറിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടാണ് അവനത് ചെയ്യാത്തത്? അവനൊരു പ്രവാചകനായിരുന്നു. അവൻ തന്റെ അപ്പന്റെ വിദ്യാഭ്യാസം നേടിയിരുന്നു എങ്കിൽ അവൻ ഒരു പക്ഷേ ഒരു സദൂക്യനോ ഒരു പരീശനോ അതല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഒന്നിൽ ഉൾപ്പെട്ടിരിക്കുമായിരുന്നു. എന്നാൽ അവനൊരു പ്രധാനപ്പെട്ട ജോലി ഉണ്ടായിരുന്നു. അത് മിശിഹായെ വിളംബരം ചെയ്യുക എന്നതായിരുന്നു. കാരണമെന്താണ്? ദൈവം തന്റെ വചനത്തെ കാക്കുകയും തെളിയിക്കുകയും ചെയ്യുന്നു. സെമിനാരിൽ നിന്ന് വിളിച്ചു പറയുന്നവന് ശബ്ദമാവിത്, ഇതാ എന്റെ ഡോക്ടറേറ്റ് ഡിഗ്രി. അങ്ങനെയോ? അത് ചിലപ്പോൾ വയസ്സ് ചെന്ന മകളുടെ ജന്മദിന വാർഷിക റഫറൻസ് ഗ്രന്ഥത്തിലുണ്ടാകാം. ദൈവത്തിന്റെ വചനത്തിലില്ല. അവൻ പറഞ്ഞു, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന് വഴിയൊരുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ. ആ വചനം പ്രകടമാകേണ്ടതിന് അന്ന് അവൻ വചനത്തിന് വഴി നിരപ്പാക്കിയില്ലേ? ഹല്ലേലൂയ. നിഴലുകളായി നിങ്ങളത് കാണുന്നില്ലേ? ഒരു നിമിഷം ഇവിടെ നിർത്താം. അവസാന ദിവസങ്ങളിൽ വചനം പ്രകടമാകേണ്ടതിന് വചനത്തിനായി ഒരു സ്ഥലം ഉണ്ടാകേണ്ടതായിട്ടുള്ളതും ഇപ്പോൾ നാം പുതിയ ദേശത്തിന്റെ തെളിവുകളുമായിട്ട് ആ മനുഷ്യപുത്രൻ ജീവിക്കുകയും ചെയ്യുന്നു. ആമേൻ. യോഹന്നാൻ ദൗത്യത്തിനായി വിദ്യാഭ്യാസമില്ലാതെ യാതൊന്നുമില്ലാതെ കാട്ടിൽ വസിച്ചിരുന്നു. അവന്റെ സന്ദേശങ്ങളെല്ലാം മാതൃകകളായിട്ടായിരുന്നു. മരത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. അവൻ അതാണ് കണ്ടിട്ടുള്ളത്. കോടാലി കൊണ്ട് മുറിച്ച് തന്റെ താൽക്കാലിക കുടിലുണ്ടാക്കുക. അവന് തന്റെ വിറക് കത്തിക്കാനായി അല്പം തീയുണ്ടാക്കുക. ഓ സർപ്പത്തിന് സന്തതികളെ, അതാണ് അവൻ കണ്ടിരുന്നത്. കാട്ടിലെ കുറ്റിച്ചെടികൾക്കിടയിൽ അവൻ കണ്ടിരുന്ന ഏറ്റവും വൃത്തികെട്ട കാര്യം സർപ്പങ്ങളായിരുന്നു. പറഞ്ഞു, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചതാർ. ഞങ്ങൾക്ക് ഇത് കിട്ടിയിരിക്കുന്നു. ഞങ്ങൾ ഇതിലുൾപ്പെട്ടവരാണ്, ഞങ്ങൾ അതിലുൾപ്പെട്ടവരാണ് എന്ന് പറയാൻ തുണിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. വൃക്ഷങ്ങളുടെ ചുവടിന് കൂടൽ വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത എല്ലാ വൃക്ഷത്തെയും തീയിൽ വെട്ടിയിട്ടുകളെയും. അവന് കാട്ടിൽ കുറച്ച് വെട്ടിക്കിടകളെയും മറ്റും കിട്ടിയില്ലെങ്കിൽ അവൻ എന്തു ചെയ്യുമായിരുന്നു? അവനതിനെ വെട്ടി തീയിലിട്ടുകളയുമായിരുന്നു. മനസ്സിലായോ? അവൻ കളത്തെ മുറ്റം വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കുടിവയ്ക്കുകയും പതർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. തന്റെ പൗരോഹിതത്തിന്റെ കോട്ടില്ലാതെ, അവന്റെ പുരോഹിതന് ഉപയോഗിക്കുന്ന അരുവില്ലാത്ത തൊപ്പി പോലുമില്ലാതെ അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യുകയോ? അവനൊരു ചെറിയ ആട്ടിൻതോൽ, ഒരു ഒട്ടകത്തിന്റെ പിന്നിലായി വെക്കുന്ന ഒരു ചെറിയ തോൽ പായ്ക്ക് പോലുള്ളത് തന്റെ മേൽ ചുറ്റിക്കൊണ്ടുവന്നു. അവന്റെ ചുറ്റും മുറഞ്ഞിരുന്നു. അവിടെ നിന്നും പുറപ്പെട്ടു വരുമ്പോൾ അവന്റെ താടിയും മുടിയുമെല്ലാം ഇങ്ങനെ ക്ഷണിച്ചിരുന്നു. പറഞ്ഞു, മരത്തിന്റെ ചുവട്ടിൽ കോടലി വെച്ചിരിക്കുന്നു. ആമേൻ. സുധീരമായി അവൻ വന്നു എന്നുകൊണ്ടാണ്? അത് ദൈവത്തിന് വചനം തെളിയിക്കുന്നതാണ്. ദൈവത്തിന് ഈ കല്ലുകൾ നിന്നും കഴിയും. ദൈവം അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇതാ ഞാൻ എനിക്ക് മുമ്പായി എന്റെ സന്ദേശവാഹകനെ അയക്കുന്നു. വളരെ മതഭക്തിയുള്ള ഒരുവനായിട്ടല്ല, ഒരു ശാസ്ത്രീയവും മതപരവുമായ തെളിവുമായിട്ടല്ല, എന്നാൽ ദൈവവചനത്തിന്റെ തെളിവുമായി. ദൈവം തന്റെ വാക്കിനെ കാത്തുകൊണ്ടിരിക്കുന്നു. കാണുക, ഒരിക്കലും ഒരു പണ്ഡിതനായിരുന്നില്ല, എന്നാൽ കർത്താവിന്റെ നാമത്തിൽ ഒരു പ്രവാചകനയച്ചു. എന്തുകൊണ്ടാണ് അവനത് ചെയ്തത്? തന്റെ വചനത്തെ തീർച്ചപ്പെടുത്താൻ. ഇപ്പോൾ ആ പുരോഹിതന്മാർ പറഞ്ഞു, അവസാന ദിവസങ്ങളിൽ ഒരുവൻ വരുമെന്ന് ഞങ്ങൾ അറിയുന്നു. അതിനായി ഞങ്ങൾ കിട്ടിയുടെ എല്ലാ ആൺകുട്ടികളെയും ഞങ്ങൾ പരിശീലിപ്പിക്കുകയും അതിനെ തയ്യാറാക്കുകയും ചെയ്യുകയാണ്. എല്ലാ ആൺകുട്ടികൾക്കും കോളേജ് വിദ്യാഭ്യാസം വളരെ അനിവാര്യമാണ്. നിങ്ങൾ തീർച്ചയായും ഇവിടേക്ക് വന്നിരിക്കണം. അത് ഏത് ഗോത്രമായിരിക്കും എന്നതിൽ യാതൊരു സംശയത്തിനുള്ളയില്ല. അവൻ ലേവിയുടെ കുലത്തിലൂടെ തന്നെ വരും. എന്നാൽ അതിലൂടെയാണ് പൗരോഹിത്യം കടന്നു വരുന്നത്. എന്നാൽ അവനൊരു പുരോഹിതനായിരുന്നില്ല, അവനൊരു പ്രവാചകനായിരുന്നു. അത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പായിരുന്നു. അവൻ ഏതെങ്കിലും ഗോത്രത്തിലൂടെയോ അതല്ല ഏതെങ്കിലും വിഭാഗീയ സഭയിലൂടെ വരേണ്ടതില്ല. അത് ദൈവത്തിന്റെ മുന്നറിവിലുള്ള മുൻകൂട്ടി തീരുമാനിച്ച തെരഞ്ഞെടുപ്പാണ്. അവൻ ദൈവത്തിന്റെ വിധത്തിലെ തെരഞ്ഞെടുപ്പിനാൽ വരുന്നു. അതിനാൽ അവർ അവനെ വിശ്വസിച്ചില്ല. കാരണം അവർ കണ്ടുപിടിച്ച വഴിയിലൂടെ അവൻ വന്നില്ല. എന്നാലോ അവൻ വന്നിരുന്നു. സാധാരണ സംഭവിക്കാറുള്ളത് പോലെ അത് വീണ്ടും ആവർത്തിക്കും എന്ന് നിങ്ങൾ അറിയുന്നു. എന്നാൽ തന്റെ വചനത്തെ തെളിയിക്കാനായി ദൈവം ചെയ്യുന്ന വിധത്തിൽ തന്നെ അവനത് ചെയ്തു എന്ന് നാം കണ്ടു. ശ്രദ്ധിക്കൂ, തന്റെ വചനം തെളിയിക്കാനായി അവൻ കന്യകയെ ഗർഭവതിയാകാനിടയാക്കി. യെശയ്യാ 9:6 നാം കാണുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ ഒരു കന്യാഗർഭിണിയാകും എന്നാണ് അവൻ പറഞ്ഞത് എന്ന് നാം കണ്ടുകഴിഞ്ഞു. എന്തുകൊണ്ടാണ് തന്റെ വചനം തെളിയിക്കാനായി ദൈവം ഒരു കന്യകയെ ഗർഭിണിയാകാനിടയാക്കി? ഇപ്പോൾ ചില നിമിഷങ്ങൾ ശ്രദ്ധിക്കൂ, നാം അവസാനിപ്പിക്കുകയാണ്. അവൻ തന്റെ വചനം തെളിയിക്കാനായി ഒരു കന്യാഗർഭിണിയാകാൻ അനുവദിച്ചു. അത് കൃത്യമായും അത് സകല ശാസ്ത്രജ്ഞരെയും സംഭ്രമിപ്പിച്ചു. പോകുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കുന്നു, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നോക്കൂ, ഭൂമി ശപിക്കപ്പെട്ടു. ആദാവിന്റെ പാപം മൂലം മുഴുവൻ ഭൂമിയും ശപിക്കപ്പെട്ടു. എന്നാൽ ഈ ചെറിയ വിത്ത്, ഇപ്പോൾ സ്ത്രീക്കൊരു വിത്തിലെന്ന് നിങ്ങൾ അറിയുക. ഒരു വിത്തല്ല, ആ വിത്തിന് വിശ്രമം കൊല്ലേണ്ട ഒരു നിലം അവൾക്കുണ്ട്. കാരണം അവിടെ ഒരു ബീജമല്ല. ബീജത്തിന് ഒരു വിത്തിനുള്ളിൽ അതിന്റെ ജീവനുണ്ടായിരിക്കണം. അതവിടെ ഇല്ലെങ്കിൽ അത് വേറൊരു വസ്തുവായിരിക്കും. ആ ജീവൻ അവിടെ ഉണ്ടായിരിക്കുന്നില്ല. അതിനാൽ ആ വിത്ത് പുരുഷനിലാണ്. ആ കാരണത്തിലാണ് സർപ്പത്തിന്റെ സന്തതി സ്ത്രീയിലായിരിക്കേണ്ടത്. നോക്കൂ, എന്തുകൊണ്ടെന്നാൽ അത് ദൈവത്തിന്റെ സന്തതി അല്ലായിരുന്നു. നാം അതറിയുന്നു. മുന്നോട്ട് പോയി ഈ പുസ്തകം നിങ്ങൾക്ക് കിട്ടി വായിക്കും വരെ കാത്തിരിക്കൂ. അപ്പോൾ നിങ്ങൾ നോക്കുക, തിരുവചനമൊന്നും നിങ്ങൾ കാണിച്ചു തരും. അവന്റെ നാമത്തിലെ ജലസ്നാനം പോലെ സകലതും അതേ വിധത്തിൽ തന്നെ തുറന്നു വരും. അത് എങ്ങനെയാണെന്ന് കാണുക. ദൈവം ഒരിക്കലും തെറ്റുന്നില്ല. അവൻ എല്ലായ്പ്പോഴും ശരിയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും എങ്ങനെയും അത് വിശ്വസിക്കുക. കാണുന്നോ, അത് കൃത്യമായും ശരി തന്നെ. ഇപ്പോൾ നാം കണ്ടുപിടിച്ചത്, അവനത് പറഞ്ഞു, ഇത് സംഭവിക്കാൻ അവനിടയാക്കി. ഇപ്പോൾ ഒരു പുരുഷനെ കൂടാതെ ഈ ചെറിയ വിത്ത് അവൻ സൃഷ്ടിച്ചിരുന്ന ആ നിലത്തിലേക്ക്, ആ ചെറിയ അണ്ടത്തിലേക്ക് വന്നപ്പോൾ, അപ്പോൾ ആ ചെറിയ വിത്ത്, ആ ചെറിയ ബീജം ആ അണ്ടത്തിലേക്ക് നുഴഞ്ഞു കയറി, ആ ചെറിയ വാൽ നീങ്ങി ഒരു കോശത്തിന് പിന്നാലെ മറ്റൊരു കോശമായി വളരാൻ തുടങ്ങി. അമ്മയിലെ ജീവനെ വിട്ടിട്ട് അവളുടെ ശരീരത്തിൽ വെച്ച് അവളുടെ രക്തധമനിയിലൂടെ അവനെ പോഷിപ്പിച്ചു. അവൾ അതിനെ പോഷിപ്പിച്ചു എന്ന് നാം കാണുന്നു. അതിന്റെ രക്തമല്ല, അത് അവളുടെ രക്തമായിരുന്നു. ഇല്ല, അമ്മയുടെ രക്തത്തിന്റെ ഒരംശം പോലുമില്ല. എന്നാൽ അത് അവളുടെ രക്തത്തിൽ നിന്നുമല്ല, അമ്മയുടെ വിറ്റാമിൽ നിന്നും ഭക്ഷിച്ചു. അവയെല്ലാം അവളുടെ രക്തത്തിൽ നിറയപ്പെട്ട് ആ ജലം അതിനെ കുലുക്കത്തിൽ നിന്നും സംരക്ഷിച്ചു. എന്നാൽ അമ്മയുടെ രക്തത്തിലെ ഒരംശം പോലുമില്ല. അമ്മ ക്ഷയരോഗം ബാധിച്ച് മരിക്കുന്നുണ്ടാകാം, കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിന് അത് പകരില്ല. കാരണം ക്ഷയരോഗം എന്നത് രക്തധാരയിലൂടെ കടന്നു വരുന്ന ഒരണുവാണ്. എന്നാൽ അവൾക്കുണ്ടാകാം, അവന് കഴിയും. ക്ഷയരോഗം പൈകൃതമായി ലഭിക്കുന്നില്ല, ക്ഷീണിച്ചിരിക്കാം. എന്നാൽ ക്ഷയരോഗം കാണില്ല. കാരണം ആ അണുവിനെ കിട്ടണമെങ്കിൽ അതുണ്ടാകുന്നതിന് മുമ്പ് അമ്മയുടെ ശ്വാസം എടുത്തിരിക്കണം. നിങ്ങൾ അറിയുന്നു, ആ കുഞ്ഞു ജനിക്കുമ്പോൾ അത് കൃത്യമായും സ്വതന്ത്രമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ അവയിൽ ഒന്നും തന്നെ അമ്മയുടെ രക്തത്തിൽ നിന്നുമല്ല. ഇപ്പോൾ ഈ ചെറിയ കോശത്തിലേക്ക് ദൈവം വന്നു എന്ന് നാം കണ്ടു. നോക്കൂ, അമ്മയായ അവൾ ഭക്ഷിച്ചിരുന്ന വിറ്റാമിനുകളിൽ നിന്നും അവൻ വലിച്ചെടുത്തു. അവൻ കോശങ്ങളെ ഉളവാക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവൻ സ്വയം ഭക്ഷിക്കാൻ കഴിയുന്നവനായപ്പോൾ അവൻ കഴിക്കാൻ തുടങ്ങി. അതെന്തായിരുന്നു? അത് ഭൂമിയിലെ പൊടിയായിരുന്നു. അതിലാണ് നിങ്ങളും മൃഗവും സസ്യാദികളുടെയും മറ്റും ജീവൻ കടന്നു വരുന്നത്. അവൻ മീനും ബ്രെഡും മറ്റും തിന്നാൻ പ്രായമായപ്പോൾ കോശങ്ങൾ വികസിക്കാൻ തുടങ്ങി. അത് 30 വയസ്സാകുമ്പോൾ പൂർണ്ണമായും പാകമായി. യോഹന്നാനെ അഥവാ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് അവൻ അവിടെ താഴ്വാരത്ത് ജലത്തിൽ സ്നാനമേറ്റു പുറത്തേക്ക് വന്നു. സംഭവിച്ചതെന്താണ്? ആ പ്രാവ് ഒരു ശബ്ദവുമായി സ്വർഗത്തിൽ നിറങ്ങി വന്നു. അത് ദൈവമായിരുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ വസിപ്പാൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അവൻ എന്തു ചെയ്യാനായിട്ടാണ് വന്നത്? ഭൂമിയുടെ ആ ഭാഗത്തെ വീണ്ടെടുക്കാൻ വന്നു. അവൻ ദൈവ സൃഷ്ടിയുടെ ആരംഭമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം ഒരു സൃഷ്ടിയല്ല, ക്രിസ്തുവിൽ മാത്രം അവൻ ഒരു സൃഷ്ടിയായി തീർന്നു. കാരണം ദൈവം നിത്യനും ഒരാത്മാവും ആത്മാവിനെ സൃഷ്ടിക്കാൻ കഴിയുന്നതുമല്ല. അവൻ ദൈവ സൃഷ്ടിയുടെ ആരംഭമായിരുന്നു. ദൈവം ആ ശരീരത്തെ വീണ്ടെടുത്തു. നോക്കൂ, അവൻ ഇറങ്ങി വന്നപ്പോൾ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ വസിപ്പാൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ടവൻ ദൈവം ഇതിലൂടെ കടന്നപോയ ശേഷം താഴേക്ക് വന്നു. ഇപ്പോൾ പ്രാകൃതമായി ലൈംഗിക മാർഗത്തിലൂടെ ജനിക്കുന്ന ഓരോ മകനും ആ വിധത്തിലാണല്ലോ കടന്നു വരിക. അതിനുശേഷം നിങ്ങൾ ജലസ്നാനത്തിലൂടെ പോകേണ്ടവരിടത്തേക്ക് വരുന്നു. പിന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും. അത് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് തന്റെ സൃഷ്ടിയെ അവകാശപ്പെടുന്നതിനായി അവനോട് ചെയ്തതുപോലെ തന്നെ അഗ്നി അഭിഷേകത്താൽ കടന്നു വരുന്നു. ദൈവവും പരിശുദ്ധാത്മാവും ഒരേ ആത്മാവ് തന്നെ കാണുന്നു. അത് കടന്നു വന്ന് ഈ ശരീരത്തിന്റെ പുനരുത്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ചു. നമ്മുടെ നീതീകരണത്തിനായി അവൻ ഉയർത്തെഴുന്നേറ്റു. പിതാവ് എനിക്ക് തന്നതൊക്കെയും എന്റെ അടുക്കൽ വരും, ഒന്നുപോലെ നഷ്ടമാകില്ല. ഞാൻ അവരെ അവസാന നാളിൽ ഉയർപ്പിക്കും. തലയിലെ ഒരു രോമം പോലും നശിക്കയില്ല. അതാണ് ദൈവ സൃഷ്ടിയുടെ ആരംഭം. ഇത് ദൈവത്തിന്റെ സൃഷ്ടിയുടെ തുടർച്ചയാണ്. അത് കഴിയുമ്പോൾ മുഴുവൻ ഭൂമിയെയും സ്നാനമേൽപ്പിക്കും. അത് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു നഗരത്തിന്മേൽ വാഴാനായി ഭൂമിമേൽ ഇറങ്ങി വരും. ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടൊപ്പം അവരോടൊപ്പം വസിക്കും. ദൈവം ഇവിടെ ഭൂമിമേൽ കൂടാരമടിക്കുന്നു. ഈ മുഴുവൻ വീണ്ടെടുപ്പിന്റെ പദ്ധതിയും നീതീകരണം, വിശുദ്ധീകരണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇപ്പോൾ ഇതേ വിധത്തിൽ തന്നെയായിരിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കൂ, അവൻ ഈ കന്യകയെ ഗർഭവതിയാകാനിടയാക്കി. ഇതിനാൽ അവൾ പുരുഷനറിയാതെ ഒരു മകനെ കൊണ്ടുവന്നു. ഇത് ശാസ്ത്രത്തെ കാലങ്ങളായി സംഭ്രമിപ്പിച്ചിരിക്കുന്നു. അത് ഇപ്പോഴും ചെയ്യുന്നു. ഈ കന്യക ഗർഭവതിയാകും എന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ ഒരുപക്ഷെ യെശയ്യാവിനെ നോക്കി ചിരിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുക? ഞാൻ അവർക്കൊരു സൂപ്പർ അടയാളം കൊടുക്കും. ഞാൻ അവർക്ക് ഒരു നിത്യമായ അടയാളം കൊടുക്കും. ഒരു കന്യക ഗർഭിണിയാകും എന്ന് ദൈവം പറയുന്നതായി അവൻ കേട്ടപ്പോൾ യെശയ്യാവിന്റെ ആ വല്ലായ്മ ഞാൻ ഊഹിക്കുന്നു. ഇപ്പോൾ അവന്റെ ജനങ്ങൾ ദൈവത്താൽ സമർത്ഥിക്കപ്പെട്ട ഒരു പ്രവാചകനായ അവനെ ജനങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞിരുന്നു. ഒരു കന്യാ ഗർഭിണിയാകും എന്നുള്ള ഈ പ്രസ്താവനയുമായി അവൻ ഡോക്ടർമാരുടെയും മറ്റും അടുക്കൽ വന്നു. നോക്കൂ, അതൊരിക്കലും സമയത്തിന്റെ ആരംഭം മുതൽ ദൈവം തന്റെ ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ച നാൾ മുതലേ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇവിടെ ഇപ്പോൾ അതാ, ഇവിടെ ഭൂമിയിലുള്ള ഒരു സ്ത്രീ ഗർഭവതിയാകാൻ പോകുന്നു. അതൊന്നു വിവേകത്തിന്റെ മണ്ഡലത്തിൽ ചിന്തിച്ചു നോക്കൂ. ആ പ്രവാചകന് എത്രമാത്രം വല്ലായ്മ തോന്നിയിട്ടുണ്ടാകും. എന്നാൽ ദൈവത്തിന് തന്റെ വചനത്തെ കാക്കാൻ കഴിയുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവനത് തെളിയിക്കാൻ കഴിയും. ഓരോ ഇസ്രായേൽ കുടുംബത്തിലും ഈ കുഞ്ഞു ജനിക്കാനായി അവരുടെ ചെറിയ പെൺകുട്ടിയെ തയ്യാറാക്കി കാണും എന്ന് ഞാൻ നിരൂപിക്കുന്നു. നോക്കൂ, ഷൂസുകളും ചെറിയ കുട്ടികൾ ധരിക്കുന്ന ബൂട്ടുകളും എന്തെല്ലാം ധരിക്കുമോ, ചെറിയ കിളിയുടെ കണ്ണുപോലുള്ളതും ആ കുഞ്ഞിന് വാങ്ങിക്കൊണ്ടുവന്നു. തലമുറകൾ കടന്നുപോയി. എന്നാൽ ദൈവം തന്റെ വചനം തെളിയിച്ചു. ഒരു കന്യക ഗർഭവതിയായിട്ട് അവൾ ആ കുഞ്ഞിനെ കൊണ്ടുവന്നു. അവന്റെ പ്രവാചകന വചനം സത്യമാണെന്ന് തെളിയിക്കപ്പെട്ടു. അവൻ എല്ലായ്പ്പോഴും അവരോടൊപ്പം നിൽക്കുന്നു. ഈ കന്യകയുടെ പുത്രൻ വചനം പ്രത്യക്ഷമായതായിരുന്നു. ഇപ്പോൾ നിങ്ങളത് വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് വിശുദ്ധ യോഹന്നാൻ 1 വിശുദ്ധ യോഹന്നാൻ 1 ഈ പ്രവാചകൻ കൂടെയുണ്ട്. എന്നാൽ ഈ കന്യകയുടെ പുത്രൻ വചനം പ്രത്യക്ഷമായതായിരുന്നു. ദൈവ സൃഷ്ടിയുടെ ആരംഭമായവൻ. ഇപ്പോൾ മുഴുവൻ ഭൂമിയും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. എന്നാൽ അത് നഷ്ടപ്പെട്ടിരുന്നു. അവൻ ഈ ഭൂമിയെ വീണ്ടെടുക്കുന്നു. നിങ്ങൾ ഭൂമിയുടെ ഭാഗമാണ്. അവൻ മുഴുവൻ ഭൂമിയെ വീണ്ടെടുക്കുന്ന അതേ വിധത്തിൽ തന്നെ അവൻ നിങ്ങളെ വീണ്ടെടുക്കുന്നു. കാണുന്നു, ഇപ്പോൾ ഈ കന്യകയുടെ പുത്രൻ വചനം പ്രത്യക്ഷമായതാകുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ശരീരമായി തീർന്ന് ജനങ്ങളുടെ ഇടയിൽ പാർത്തു. ഇതിൽ അവനെ അപകീർത്തിപ്പെടുത്താൻ സാത്താൻ സകല തന്ത്രത്താൽ ശ്രമിച്ചു. അതിനാൽ അവനെ അപകീർത്തിപ്പെടുത്താനായി സാത്താൻ അവന് കഴിയുന്ന സകലത്തിനാൾ ശ്രമിച്ചു. കഷ്ടപ്പാടില്ലാതെ ആ രാജ്യം അവനെടുക്കാനായി അവനെ കിട്ടുമോ എന്ന് നോക്കി. വീണ്ടെടുപ്പിനെ കൂടാതെ അവനെടുക്കാനായി അവനെ കിട്ടുമോ എന്ന് നോക്കി. അവൻ ആ കുഞ്ഞാടിനെ ഏതെങ്കിലും തോട്ടത്തിൽ വെച്ച് കൊല്ലുമ്പോൾ അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അവൻ രക്തം കൊണ്ട് മാത്രമേ അതെടുക്കുകയുള്ളൂ. അവൻ അതെടുക്കുമെങ്കിൽ ലോകത്തിലെ രാജ്യങ്ങളും അവന് കൊടുക്കാം എന്ന് വാക്ക് കൊടുത്തു. അത് എന്തൊരു വാഗ്ദത്തമാണെന്ന് അല്പം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ നിമിഷത്തും ആ സാത്താൻ നിങ്ങൾക്ക് വാക്ക് തരുന്നതായി നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ എന്റെ പ്രിയ സുഹൃത്തെ? അവൻ നിങ്ങളെ അവരുടെ സംഘത്തിൽ ഉൾപ്പെട്ടവരിൽ ഏറ്റവും നല്ല ദൈവവേലക്കാരനാക്കും. അവൻ നിങ്ങളെ ഓരോ സഭയിലും ഏറ്റവും മുന്നിലെ സീറ്റിലിരുത്തുകയും നിങ്ങളെ ഒരു ഡീക്കനാക്കുകയും ചെയ്യും. നിങ്ങൾ ഈ വചനത്തൊന്നും അല്പമൊന്നും നീങ്ങിയാൽ മതി, അവൻ നിങ്ങളെ എന്ത് വേണമെങ്കിലും ആക്കും. ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഓരോന്നും ഉണ്ടാക്കി അവൻ അവയെ എടുക്കാനായി അവന് ലോകത്തെയും സകല രാജ്യത്വങ്ങളെയും നൽകി. അവൻ ആ വചനത്തെ ഖണ്ഡിച്ചുകൊണ്ട് അവനത് എടുപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കാരണം അവനത് ചെയ്യുന്ന മാത്രമേ തന്നെ അവനവനെ കിട്ടുമെന്നറിഞ്ഞിരുന്നു. മോശയെ കൊണ്ട് അവൻ അതിനെ ഖണ്ഡിപ്പിച്ചു, ഹവയെ കൊണ്ട് അവനത് ഖണ്ഡിപ്പിച്ചു. എന്നാൽ അവൻ ഈ സമയം തെറ്റായ വ്യക്തിയാണ് മുട്ടിയത്. എന്തുകൊണ്ടാണ്? അവൻ വചനമായിരുന്നു, അവനതറിയില്ലായിരുന്നു. അവൻ സ്വയം തന്നെ ആ വചനമായിരുന്നു. എനിക്കവനെ കാണാനാകുന്നു. ഒരു കബളിപ്പിക്കുന്ന ചിത്രം പോലെ നാം അതിനെ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആ പഴയ കറുത്ത ചിറകോട് കൂടിയ കൂട്ടർ ഹവയ്ക്ക് വിരോധമായി നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നത് എനിക്ക് കാണാം. ഇപ്പോൾ ഞാനതെന്താണെന്ന് പറയാം. അത് സുഖിപ്പിക്കുന്നതാണ്. നീ അതിനെ ശ്രമിച്ചു നോക്കേണ്ടതാണ്. എന്നാൽ ദൈവം പറഞ്ഞു, ഞങ്ങൾ അത് ചെയ്തെങ്കിൽ ഞങ്ങൾ മരിക്കും. ഓ അതെ, തീർച്ചയായും നീ മരിക്കില്ല. കാണുന്നോ? ഓ അത് വിഡ്ഢിത്തമാണ്. അത് ഏതോ ചില പഴഞ്ചനാശയമാണ്. അതൊന്നും നീ വിശ്വസിക്കരുത്. എന്നാൽ ദൈവം അങ്ങനെ പറഞ്ഞിരുന്നു. ദൈവം അത് ശരിയം തെളിയിച്ചു. ജനങ്ങൾ ഈ നിമിഷത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അതിനെ ഇപ്പോഴും ശരിയം തെളിയിക്കുന്നു. അവൻ ഇപ്പോഴും അത് ശരിയം തെളിയിക്കുന്നു. ശ്രദ്ധിക്കൂ, അവൻ മോശ എടുക്കൽ വന്നപ്പോൾ അവൻ പറഞ്ഞു, മോശെ നിനക്കൊരു എടുത്തുചാട്ട സ്വഭാവം, വളരെ പെട്ടെന്ന് ക്ഷോഭമുള്ള സ്വഭാവമുണ്ടെന്ന് നിനക്കറിയാമല്ലോ. ആ വിശ്വാസഘാതകരുടെ കൂട്ടം എന്താണ് ചെയ്തതെന്ന് നോക്കൂ. നീ എന്തുകൊണ്ടാണ് അവിടേക്ക് ചെന്ന് അവരോട് ശരിയായി പറഞ്ഞു കൊടുക്കാത്തത്? അവൻ ചെയ്തു. എന്നാൽ അവൻ ഈ 10,000 വോൾട്ടിന്റെ കമ്പിയിൽ മുട്ടിയപ്പോൾ, അവൻ അതിന്റെ കുറുകെ ഓടിയപ്പോൾ അതവന്റെ ചിറകുകളെ കരിച്ചു കളഞ്ഞു. അവൻ പറഞ്ഞു, ഓ കേൾക്കൂ, ഞാൻ എല്ലാ രാജ്യങ്ങളെയും നിനക്ക് തരാം. അതെഴുതിയിരിക്കുന്നു. മനസ്സിലായോ? അത് എഴുതിയിരിക്കുന്നു. അവനപ്പോൾ പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ നോക്കൂ. അവനതപ്പോഴും സംശയിച്ചിരുന്നു. അതിനെ സംശയിക്കാനായി അവനിപ്പോഴും അത് ഉപദേശിക്കുന്നു. അതിനെ സംശയിക്കാനായി അവൻ ഹവ്വയെ പഠിപ്പിച്ചു, മോശയെ പഠിപ്പിച്ചു, മറ്റുള്ള എല്ലാവരെയും അത് സംശയിക്കാൻ ശ്രമിക്കാനായി അവൻ പഠിപ്പിച്ചു. അതിനെ സംശയിക്കാനായി അവൻ നിങ്ങളെയും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. നിങ്ങളുടെ പേരുകളെ എന്നെ കൊണ്ട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ചെയ്യുന്നതാണ്. എന്നെ സംശയിക്കാനായി നിങ്ങളെ കിട്ടാൻ സാത്താൻ വളരെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളത് ചെയ്യരുത്. സഹോദരി, നിങ്ങളത് ചെയ്യുമെങ്കിൽ, അതെ, നിങ്ങൾ അഥവാ എന്നെയല്ല, എന്നാൽ സംശയിക്കുന്നു, ഈ വചനം മാത്രം വിശ്വസിക്കുക. നിങ്ങൾ എന്നിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ നിങ്ങൾ ഇതിൽ വിശ്വസിക്കുക. മനസ്സിലായോ? ഞാൻ ഈ വചനമാണ് പറയുന്നതെങ്കിൽ അതെന്റേതല്ല, അത് അവന്റേതാണ്. എന്റെ വാക്കുകൾ വ്യത്യസ്തമാണ്, എന്നാൽ ഇത് അവന്റേതാണ്. കാണുന്നോ? ഇപ്പോൾ ശ്രദ്ധിക്കൂ, കേൾക്കൂ. ഞാനിപ്പോൾ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രദ്ധിക്കൂ, വാഗ്ദത്തം, അവന്റെ എല്ലാ വചനങ്ങളും കൃത്യമായും സത്യമാണ്. അവൻ അവയെ തെളിയിച്ചു. അവൻ തെളിയിച്ചു എന്നുകൊണ്ടാൽ അവനാണ് ആ സത്യമായ വചനമെന്ന് അവൻ തെളിയിച്ചു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. എന്താണ് അവൻ എങ്ങനെ ജീവിക്കും? എന്തിനാൽ കൊള്ളാം, നിങ്ങൾ ദൈവത്തിന്റെ കുറച്ച് വചനം മാത്രമെടുത്താൽ അവൻ ജീവിക്കുമോ? ഇപ്പോൾ അതല്ല അവൻ പറഞ്ഞത്. EVER, ഓരോ വചനവും നിങ്ങളെ ശ്രദ്ധിച്ചുവോ? അവൻ എങ്ങനെ ജീവിക്കും? ഓ, അവൻ അതിൽ നിന്ന് ഭക്ഷിക്കുമോ? ഇല്ല, അവൻ പട്ടിണി കിടന്ന് മരിച്ചു പോകും. അത് ശരീരമാണ്. അതെ, അവൻ ഓ, അവൻ സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നു, അവൻ സകലതും വിശ്വസിക്കുന്നു. എന്നാൽ അത് അവൻ ഇപ്പോഴും മരിച്ചവനാണ്. നിങ്ങൾക്കത് മനസ്സിലായോ? വായിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ഓരോ വചനത്താൽ മാത്രമേ അവന് ജീവിക്കാനാകൂ. മഹാപുരോഹിതൻ, ബിഷപ്പ്, കർദിനാൾ, പാസ്റ്ററോ, ദൈവം, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന ഓരോ വചനത്താലും. അത് ദൈവത്തിന്റെ വചനമാണെന്ന് നമുക്കെങ്ങനെ അറിയാം? അവൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നുവെങ്കിൽ അവൻ അതിനെ തെളിയിക്കുന്നു. അവൻ തന്റെ വചനത്തെ തെളിയിക്കുന്നു. പിന്നെയും ശ്രദ്ധിക്കൂ, അത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഏറ്റുപറച്ചിലുകൾ നിങ്ങളെ ജീവിപ്പിക്കുന്നില്ല, നിങ്ങളുടെ സഭയിലെ അംഗത്വം നിങ്ങളെ ജീവിപ്പിക്കുന്നില്ല. കേൾക്കൂ, അവന്റെ വചനത്താൽ മാത്രം. ഒരു വചനത്തിന് പോലും സ്ഥാനചലനം വരാൻ പാടില്ല. ആരും വരുത്തരുത്. ഒരു വചനം മനുഷ്യരാശിയെ കൊന്നുകളയുന്നു. ബൈബിളിലെ വെളിപ്പാട് 22 ഒരു വചനം മുഴുവൻ കാര്യത്തെയും ഇപ്പോഴും കൊല്ലുന്നു, അവന്റെ പേർ ജീവന്റെ പുസ്തകത്തു നിന്ന്
നീക്കിക്കളയും.
അതിനോട് ആരെങ്കിലും ഒരു വാക്ക് കൂട്ടിയാലോ ഒരു വാക്ക് നീക്കിയാലോ, ഒരു വചനമല്ല, അല്ല അല്ല, ഞാൻ അർത്ഥമാക്കിയത് രണ്ട് വാക്കുകളല്ല എന്നല്ല, വെറും ഒരു വാക്ക് മാത്രമെന്നാണ്, ഒരു വാക്യമെന്നല്ല, ഒരു വാക്ക്, ഒരു വാക്ക്. ഓ ജനങ്ങളെ, നിങ്ങളത് മനസ്സിലാക്കുന്നോ? ഇപ്പോൾ കൃത്യമായും ഈ ശ്രോതാക്കളോട് മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്, ഇത് ടേപ്പ് ചെയ്യപ്പെടുന്നു, ഇത് ലോകമെമ്പാടും പോകുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. ആ ഒരു വാക്ക് എന്നാൽ ഒരു വാക്ക്. ലോകത്തിലെ ജനങ്ങളെ, നിങ്ങൾക്കിത് മനസ്സിലാകുന്നോ? ഒരു വാക്യമല്ല, ഒരു പാരഗ്രാഫല്ല, ഒരു വാക്ക്. അത് മാത്രമാണ് ഹവ്വ അവിശ്വസിച്ചത്, കൊണ്ടുവന്നു, ദൈവം അത് തെളിയിച്ചു. എന്നാൽ പിന്നെ നിങ്ങൾ എല്ലാ വചനത്തെയും കാക്കുമെങ്കിൽ നിങ്ങൾ ജീവിക്കും. അവർ ഒരു വാക്കിൽ അവിശ്വസിച്ചു, മനുഷ്യരാശിയുടെ മേൽ മരണത്തെ കൊണ്ടുവന്നു. എന്നാൽ മനുഷ്യൻ തന്റെ ശരീരത്തിന് ബലത്തിനായി അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ഓരോ വചനത്താലുമാണ്. ഓരോ വചനത്താലുമാണ് എപ്രകാരം മതെഴുതപ്പെട്ടിരിക്കുന്നുവോ അപ്രകാരം തന്നെ. ബൈബിൾ പറയുന്നു അത് സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല. ഒരിടത്തും ഒരു മനുഷ്യനും ആരായാലും ശരി ദൈവവചനത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കേണ്ട. ദൈവം തന്റെ സ്വന്തം വ്യാഖ്യാതാവാണ്. അവൻ വാഗ്ദത്തം ചെയ്തു, അവൻ പറഞ്ഞു പ്രകാശമുണ്ടാകട്ടെ, അവിടെ പ്രകാശമുണ്ടായി. അവൻ പറഞ്ഞു ഒരു കന്യാഗർഭിണിയാകും, അവൾക്കതുണ്ടായി. നോക്കൂ, ദൈവം എന്തു പറഞ്ഞാലും ദൈവം അത് തെളിയിക്കുന്നു. ശാരീരികമായ പുനരുത്ഥാനം ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് നിങ്ങൾ എത്രമാത്രം ചിന്തിക്കാൻ ശ്രമിച്ചെന്നാലും, പണ്ടത്തെ ജനങ്ങൾ മണ്ണിൽ പൊടിയായി തീർന്ന് ഇപ്പോൾ മണ്ണിന്റെ അവസ്ഥയിൽ നിന്ന് മാറിപ്പോയേക്കാം. അവരുടെ ശരീരത്തെ ഉണ്ടാക്കിയിരുന്ന ആസിഡും ഗ്യാസുമായി തീർന്നേക്കാം. അവരുടെ പ്രാണൻ ഇപ്പോഴും ജീവിക്കുന്നു. ദൈവം പറഞ്ഞു ഞാൻ അതിനെ ഉയർപ്പിക്കും. ഇയ്യോ പറഞ്ഞു എന്റെ തൊക്ക് ഇങ്ങനെ നശിച്ച് ഈ ശരീരത്തെ നശിപ്പിച്ചാലും ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. നോക്കൂ, എന്തു തന്നെ ആയാലും ഓരോ വചനവും കാക്കപ്പെട്ട് മനുഷ്യൻ ആ വചനത്താൽ ജീവിക്കും. അവൻ തന്നെ ജീവനും പുനരുത്ഥാനവുമായിരുന്നു തെളിയിക്കാനായി. മരിച്ച് 4 ദിവസം കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനെ അവൻ മരിച്ചവനെന്ന് ഉയർപ്പിച്ചു. ഒരു മനുഷ്യൻ മരിച്ച് 4 ദിവസം കഴിയുമ്പോൾ നാറ്റം വയ്ക്കുകയും അവന്റെ മൂക്ക് 4 ദിവസത്തിനുള്ളിൽ തന്നെ നശിച്ചു പോവുകയും ചെയ്യും. അത് ശരിയാണ്. ആദ്യത്തെ കാര്യം, ഒരു മനുഷ്യനിൽ നിന്ന് മൂക്ക്, അത് മൃദുവായതിനാൽ അതിന്റെ അസ്ഥിയിൽ നിന്നും വീണുപോകുന്നു. അത് കഴിഞ്ഞ് തൊക്ക് വൈറസ് പിടിക്കുന്നു. നിങ്ങളെ ഒരു ശവപ്പെട്ടിയിൽ മുദ്രയിട്ട് വെച്ചാലും അത് എന്തായാലും തൊക്കിലേക്ക് പുഴുക്കൾ നിലത്തുനിന്ന് കടന്നു വരേണ്ടതില്ല. അവയെല്ലാം നിങ്ങളിലുണ്ട്. ഈയോ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്റെ തൊക്കഴുകി എന്നെ നശിപ്പിച്ചാലും ഭൂമിയിലുള്ള പുഴുക്കളല്ല, അവിടെ ഒന്നും കാണില്ല. ആ പുഴു നിങ്ങളിൽ തന്നെയാണ്, നിങ്ങളെ നശിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നു. മരണം നിങ്ങളുടെ മർത്തശിരത്തിൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ കിട്ടിക്കഴിയുമ്പോൾ അതിനെ വീണ്ടും ഉയർപ്പിക്കേണ്ടതിനായി ജീവൻ നിങ്ങളുടെ മർത്തശിരത്തിൽ ക്രിയ ചെയ്യുന്നു. കാണുന്നോ, ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവും എന്നറിയിക്കാനായി മരിച്ച് 4 നാൾ കഴിഞ്ഞ അവൻ നാറ്റം വച്ചിരുന്നു. ഒരുവനെ അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തി. ഇപ്പോൾ അത് ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പറയാൻ കഴിയുന്നത് കാണുക. ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നീ അത് വിശ്വസിക്കുന്നോ? അവന്റെ വചനം ശരിയായിരുന്നു തെളിയിക്കാനായി അവൻ ആ മനുഷ്യനെ ഉയർപ്പിച്ചു. ശരി, ശ്രദ്ധിക്കൂ, അവൻ വചനമായിരുന്നു. എബ്രായർ 4:12 നിങ്ങളത് എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എബ്രായർ 4:12 അത് പറയുന്നത് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായി തലയുള്ള ഏത് വാളിനെക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അത് ശരിയല്ലേ? ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നവൻ അവനായിരുന്നു ആ വചനമെന്ന് തെളിയിക്കാനായി അവനത് ചെയ്തോ? പത്രോസ് അവന്റെ അടുക്കിലേക്ക് വന്നു. അവന്റെ പേർ ഷീമോൻ എന്നായിരുന്നു. അവൻ യേശുവിന്റെ അടുക്കിലേക്ക് വന്നു. അവൻ പറഞ്ഞു ഇവിടെ ഇരിക്കുകയായിരുന്നു. യേശു അവന്റെ അടുക്കൽ വന്ന ഉടൻ തന്നെ അവൻ പറഞ്ഞു നീ യോനായുടെ പുത്രനായ ഷീമോനാകുന്നു. വിദ്യാഭ്യാസമില്ലാത്ത അവന് ഒരു ഡിഗ്രിയുമില്ല, അവന് യാതൊന്നും തന്നെ ഇല്ല. ഒരു സാധാരണ മീൻപിടുത്തക്കാരൻ, ഒരു പഠിത്തവുമില്ല, പഠിപ്പില്ലാത്തവനും സാമാന്യ ജനവുമെന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ അവൻ യെരൂശലേമിലെ സഭയുടെ ബിഷപ്പായി തീർന്നു. എന്താണ്, എന്തുകൊണ്ടാണ്? അവൻ ആരായിരുന്നു എന്നും അവന്റെ പേരെന്തായിരുന്നു എന്നും അവന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു എന്നും യേശു പറഞ്ഞിരുന്നു. അത് അതായിരുന്നു ആ വചനമെന്ന് അവൻ അറിഞ്ഞിരുന്നു. എന്തുകൊണ്ടെന്നാൽ ബൈബിൾ ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ കർത്താവായ ദൈവം എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർത്തും. അതൊരു പ്രവാചകനുമായിരിക്കും. മലാഖിക്ക് ശേഷം മശീഹ അല്ലാതെ ഒരു പ്രവാചകനെയും വാഗ്ദത്തം ചെയ്തിരുന്നില്ല. 400 വർഷം ഒരു പ്രവാചകനെയും കൂടാതെ ഇരുന്നു. ഇവിടെ ഒരുവൻ നിന്നുകൊണ്ട് ജീവങ്കിലേക്ക് മുൻനിമിക്കപ്പെട്ട ഈ മനുഷ്യനെ തീർച്ചപ്പെടുത്തുന്നു. അവന്റെ വചനത്തെ തെളിയിക്കുന്നു. പറഞ്ഞു, നിന്റെ പേർ ശമയോൻ, ഇന്നു മുതൽ നീ യോഹന്നാന്റെ മകൻ, ഇനി മുതൽ നിന്നെ പത്രോസ് എന്ന് വിളിക്കപ്പെടും. അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അവൻ ആർക്കാണ് അത് തെളിയിച്ചു കൊടുത്തത്? ആ വചനത്തെ എന്തുകൊണ്ട് അവൻ തെളിയിച്ചു? അവൻ ആ വചനത്തെ എന്തുകൊണ്ടാണ് കയ്യഫാവിന് തെളിയിച്ചു കൊടുക്കാത്തത്? അവൻ ദൈവമായിരുന്നു. കയ്യഫാവ് അതൊരിക്കലും വിശ്വസിക്കില്ല എന്നവൻ അറിഞ്ഞിരുന്നു. എന്നാൽ ഈ മനുഷ്യൻ ജീവങ്കലേക്ക് മുൻകുറിക്കപ്പെട്ടവനായിരുന്നു. അവൻ അവിടെ വെച്ച് തന്നെ അതറിഞ്ഞു. ഒരിക്കൽ അവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ അതിന്റെ അല്പനാളുകൾക്ക് ശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നിടത്തൊന്നും 15 മൈലുകൾക്കപ്പുറത്തേക്ക് മറ്റൊരു മനുഷ്യൻ പർവ്വതത്തിനെ ചുറ്റിപ്പോയി ചെന്ന് ഒരു കൂട്ടുകാരനെ കണ്ട് അടുത്ത ദിവസം അവനടുക്കളെ കൂട്ടിക്കൊണ്ടുവന്നു. അവൻ അവരുടെ ഇടയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ യേശു നിന്നിടത്തേക്ക് വന്നു. യേശു ചുറ്റും നോക്കി. നോക്കൂ, അവൻ ദൈവമായിരുന്നു. അവന് ഹൃദയ വിഭജനം ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അത് കാണിക്കുന്നത് എന്നാൽ, നോക്കൂ, വചനത്തെ ശരിയാക്കുന്നു. അവൻ ആ വചനം തെളിയിച്ചു. ഇപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു, ആ മനുഷ്യൻ ആ വചനമാണ്. ആ പുരോഹിതന്മാർ പറഞ്ഞു, വിഡ്ഢിത്തം ആ വ്യക്തിയല്ല, അല്ല, അത് ആ വചനമല്ല. പറഞ്ഞു, വചനമെന്ന് പറയുന്നു നിങ്ങൾ അറിയുന്നു. കർത്താവായ നമ്മുടെ ദൈവം മോശയെ പോലെ ഒരു പ്രവാചകനെ ഉയർത്തും. അതവനാണ്. അവനെ കേൾക്കുക. അതെ, അവൻ പറഞ്ഞു, ഇതാ ഒരു ഇസ്രായേലൻ, ഇവനിൽ കപടമില്ല. ഈ വ്യക്തി ചോദിച്ചു, ഗുരു, നീ എന്നെ എവിടെ വെച്ച് കണ്ടു? അവൻ പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ ആ മരത്തിന്റെ ചുവട്ടിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. അത് ആർ വിശ്വസിക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, ഗുരു, നീ ദൈവപുത്രൻ, നീ വചനമാകുന്നു. വചനം മൂലം അവൻ വചനമായിരുന്നു എന്ന് യേശു തെളിയിച്ചു കാണിച്ചു. കിണറ്റിൻകരയിലെ ആ ചെറിയ സ്ത്രീയെ ശ്രദ്ധിക്കൂ. അവൾ ഒരു മിശികാറ്റായി നോക്കിയിരുന്നു. വലിയ ആൾക്കൂട്ടങ്ങളും വിഭാഗീയ സഭകളും മറ്റുമായി ആ ദിവസങ്ങളിൽ അവർക്കുണ്ടായിരുന്നതുമായി അവൾക്ക് ഒന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല. അവൾ ആ വചനത്തിനായി കാത്തിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ, വഴിയുടെ എതിർവശത്തായി അവിടെ ഇരുന്നിരുന്നു. പറഞ്ഞു, ചോദിച്ചു, സ്ത്രീയെ, എനിക്കല്പം കുടിക്കാൻ തരിക. അവൾ പറഞ്ഞു, ഇപ്പോൾ ഒരു നിമിഷം നിൽക്കൂ, ഒരുപക്ഷെ അവൻ എന്നോടൊപ്പം പുതുതായി കൂടാൻ ശ്രമിക്കുന്നതാകാം. അവൾക്കങ്ങനെ ഒരു വിചാരം ഹൃദയത്തിലുണ്ടായേക്കാം. കാരണം അവളൊരു മോശം പേരുള്ള ശ്രദ്ധേയമായവരുള്ളായിരുന്നു. ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക്? അങ്ങനെ ഒരു ചോദ്യം നീ എന്നോട് ചോദിക്കുന്ന എന്താണ്? ഞങ്ങൾക്കിവിടെ സമ്പർക്കമില്ല. നീ ഇവിടെ ഒരു യഹൂദൻ, ഞങ്ങൾ ശമരിയർ. ഇല്ല, അങ്ങനെ ഒരു സമ്പർക്കമില്ല. അങ്ങനെ നീ എന്നോട് ചോദിക്കുന്നത് ശരിയല്ല. കാണുന്നോ? അവൻ പറഞ്ഞു, സ്ത്രീയെ, നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞു എങ്കിൽ നീ എന്നോട് കുടിപ്പാൻ ചോദിക്കുമായിരുന്നു. അവൾ ചോദിച്ചു, കുടിക്കാനായി നീ തരുമോ? എനിക്ക് ഒരു തൊട്ടിയോ കയറോ കാണാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് നീ എനിക്ക് കിണറ്റിൽ നിന്നും എനിക്ക് വെള്ളം തരുന്നത്? അവൻ പറഞ്ഞു, ആ കിണറിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. കാണുന്നോ? അല്പനേരം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇതൊരു വിചിത്ര വ്യക്തിയാണ്. പിന്നെ അവൾ കിണറ്റിലേക്ക് തൊട്ടിയിറക്കിയ ശേഷം അവൾ അതിനെ തിരികെ വലിക്കാൻ തുടങ്ങി. പറഞ്ഞു, അതെ, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. നിന്റെ പ്രാണൻ നിന്നും നിത്യജീവങ്ങളിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. കൊള്ളാം. അവൾ പറഞ്ഞു, ഇപ്പോൾ ഒരു നിമിഷം നിൽക്കൂ, എനിക്ക് മനസ്സിലാകുന്നത് നീ ഒരു യഹൂദനായിരിക്കെ. ചോദിച്ചു, ഇപ്പോൾ യഹൂദന്മാരായ നിങ്ങൾ ഈ കിണർ ഞങ്ങൾക്ക് തന്ന യാക്കോബ്, ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനാണെന്നാണോ എന്നോട് പറയുന്നത്? അവൻ യാക്കോബിന് ദൈവമായിരുന്നു. കാണുന്നോ? ചോദിച്ചു, ഈ കിണർ ഞങ്ങൾക്കായി തന്ന യാക്കോബിനേക്കാൾ നീ വലിയവനാണോ എന്നാണ് നീ അർത്ഥമാക്കുന്നത്? നോക്കൂ, കാഴ്ചയിൽ ഒരു സാധാരണ മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യനെയാണ് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുന്നത്. പറഞ്ഞു, ഞങ്ങളുടെ പിതാവായ യാക്കോബ് ഈ കിണർ കുഴിച്ച് അതിൽ നിന്നും അവനും അവന്റെ കന്നുകാലികളും കുടിച്ചിരുന്നു. നീ ഞങ്ങളുടെ പിതാവിനേക്കാളും വലിയവനെന്നാണോ എന്നോട് പറയുന്നത്? കൊള്ളാം. ആ പ്രവാചകൻ ഇവിടെ ഈ കിണർ കുടിച്ചതിനാൽ ഞങ്ങളിപ്പോഴും അതിന് കുടിച്ച് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അവൻ പറഞ്ഞു, അവൻ പറഞ്ഞു, ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു, നിങ്ങൾ യെരൂശലേമിൽ ചെയ്യണമെന്ന് പറയുന്നു. അവൻ പറഞ്ഞു, സ്ത്രീയെ, രക്ഷ യഹൂദന്മാരുടെ നിന്ന് വരുന്നു. ഞങ്ങൾ എന്തിനെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ എന്താണെന്ന് അറിയാത്തതിനെയാണ് ആരാധിക്കുന്നത്. ഒരു യഹൂദനെങ്കിലോ നോക്കൂ എന്തായിരിക്കുന്നു എന്നുള്ള വചനം അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നാൽ നോക്കൂ, അവൻ ഈ നേരം ശ്രദ്ധിക്കുകയായിരുന്നു. എന്താണ് അവൻ ചെയ്യാൻ പോവുകയായിരുന്നു? അവൻ എന്തു ചെയ്യാൻ പോവുകയായിരുന്നു? അവന്റെ വചനം തെളിയിക്കുന്നു. മനസ്സിലായോ? എന്താ അവൾ ചോദിച്ചു. അവൻ പറഞ്ഞു, ശരി, പോയി നിന്റെ ഭർത്താവിന് ഇവിടെ കൂട്ടിക്കൊണ്ടുവരൂ. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. എന്താണ്? അവൻ പറഞ്ഞു, നീ പറഞ്ഞത് സത്യം തന്നെ. നോക്കൂ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളവനോ നിന്റെ ഭർത്താവല്ല. കാണുന്നോ? ശ്രദ്ധിക്കൂ, ചിലത് സംഭവിച്ചു. നോക്കൂ, എന്തോ ചിലത് ജീവനെടുത്തു. ഇപ്പോൾ ആരംഭം മുതലേ അവിടെ അതില്ലായിരുന്നു എങ്കിൽ, മുൻ നിയോഗത്താൽ നിന്നുള്ള പ്രാതിനിധ്യം അവൾക്കവിടെ ഇല്ലായിരുന്നു എങ്കിൽ, അതൊരിക്കലും അതിന്മേൽ പിടുത്തമിടില്ലായിരുന്നു. അവിടെ പുരോഹിതന്മാർ നിന്നിരുന്നു, പറഞ്ഞു, ഈ മനുഷ്യൻ ബേൽസബൂബാണ്. നോക്കൂ, ഒരു പ്രാതിനിധ്യവുമില്ല. നിത്യജീവൻ നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. നോക്കൂ, നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. അത് ഒരേ ഒരു പ്രതിരൂപത്തിലേ ഉള്ളൂ. അത് ദൈവമാകുന്നു. നിങ്ങൾ അവന്റെ ഗുണവിശേഷമായിരുന്നു. അവൻ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനയുടെ മുമ്പേ അവന്റെ മനസ്സിൽ നിങ്ങളെ അറിഞ്ഞിരുന്നു. കാണുന്നോ? അവൾ ചുറ്റും നോക്കി. അവൾ പാപത്തിന്റെ എത്ര വലിയ ആകാരത്തിലായിരുന്നു എന്ന് നോക്കൂ. എന്നാൽ നോക്കൂ, അവന് കിട്ടിയിരുന്നില്ല. അവന് പുരോഹിതന്മാരെ കിട്ടിയിരുന്നില്ല. കാരണം പുരോഹിതന്മാർ വിദ്യാസമ്പന്നന്മാരായ പണ്ഡിതന്മാരായിരുന്നു. വചനത്തിന്റെ ഒരു മതതത്വ വേദശാസ്ത്രി. എന്നാൽ സ്വർഗത്തിൽ ഒരു പ്രാതിനിധ്യവുമില്ല. നോക്കൂ, ദൈവത്തിന്റെ ചിന്തയിൽ ഒരിക്കലും ആയിരുന്നിട്ടില്ല. എന്നാൽ ഈ സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, യജമാനനെ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. അത് മാത്രമാണ് അവൾ കാണാനായി അവൻ ആഗ്രഹിച്ചത്. കാണുന്നോ? പറഞ്ഞു, നീയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ ഒരു പ്രവാചകനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്കറിയാം, ഇപ്പോൾ പ്രവാചകന്മാരെ പറ്റി നമുക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ ഇതെല്ലാം വളരെ താമസിച്ചു പോയിരിക്കുന്നു. ഒരു മിശിഹ വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. മിശിഹ വരുമ്പോൾ അവൻ ആ വചനമായിരിക്കും. നോക്കൂ, അവൻ അതേ രഹസ്യങ്ങൾ അറിയാൻ പോവുകയാണ്. നിങ്ങൾ അവിടെ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ അവൻ ചെയ്യും. പറഞ്ഞു, നീ അവന്റെ മുന്നാലെ വരുന്നതോ മറ്റുമായിട്ടുള്ള അവന്റെ പ്രവാചകന്മാരിൽ ഒരുവനായിരിക്കും. അവൻ പറഞ്ഞു, ഞാൻ തന്നെ അവൻ. അവൻ എന്താണ് ചെയ്തിരുന്നത്? അവൻ തന്റെ വചനത്തെ തെളിയിക്കുകയായിരുന്നു. അവന്റെ സ്ഥാനത്തെ തെളിയിച്ചിരുന്നു. അവൻ എന്തായിരുന്നു എന്ന് തെളിയിച്ചിരുന്നു. ദൈവം ക്രിസ്തുവിലായിരുന്ന ലോകത്തെ തന്നോടൊപ്പം നിരപ്പിച്ചു. ദൈവം വചനമാകുന്നു. അത് ശരിയാണ്. ഇശയ്യാവിന്റെ പ്രവചനം, വീരണാം ദൈവം, നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും, നിറവേറ്റാനായി അവൻ കാറ്റിനെയും ഓളങ്ങളെയും ശമിപ്പിച്ചു. കാണുന്നോ? ഈ കന്യകയിൽ പിറന്ന പുത്രൻ അപ്പത്തിനെയും മീനിനെയും പലമടങ്ങാക്കി. അതെന്തായിരുന്നു? ആ വചനത്തെ തെളിയിക്കുന്നതായിരുന്നു. സകല വചനവും നിറവേറേണ്ടതായിട്ടുണ്ട്. അവനാണ് പ്രത്യക്ഷമാക്കപ്പെട്ട യഹോവ എന്ന് പറഞ്ഞിരുന്നതിനെ അവൻ വചനത്താൽ തെളിയിച്ചു. അവൻ ദൈവ സൃഷ്ടിയുടെ ആരംഭമായിരുന്നു. ദൈവത്തിന് സൃഷ്ടിപ്പിൽ ദൈവത്തിന് സ്വയമായി ഇവിടെ വസിക്കേണ്ടതിന് ദൈവം തന്റെ ഒരു ചെറിയ ഭാഗത്തിലൂടെ ഇവിടെ ജീവിച്ചു. അവൻ ദൈവ സൃഷ്ടിയുടെ ആരംഭമായിരുന്നു. അവനിൽ നിന്നും അനേക പുത്രന്മാരുളവായി വന്നു. കുറിച്ചെടുക്കൂ, അവൻ മീനുകളെ പലമടങ്ങായി വർദ്ധിപ്പിച്ചു. അവൻ വചനവും വചനത്തിന്റെ തെളിവുമായിരുന്നു. നാം അവസാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നന്നായി ശ്രദ്ധിക്കൂ. ആ ദിവസം, ഞാനിതിപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പായി വായിച്ചിരുന്നു. ഇപ്പോൾ അവൻ യായിറോസിന്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു. അവൻ അവിടെ എത്തിയപ്പോൾ അവൻ അകത്ത് കടന്നു. ഇപ്പോൾ യായിറോസ് ഒരു പുരോഹിതനായിരുന്നു എന്ന് ഓർക്കുക, ഒരു അതിർത്തിരേഖ വിശ്വാസി. അവൻ യേശുവിനെ വിശ്വസിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവൻ തന്റെ സഭയെ വിട്ടുകളെ നഷ്ടപ്പെട്ടില്ല. എന്നാൽ അവർ ഇങ്ങനെ പറഞ്ഞിരുന്നു, അവനെ ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ അവനെ പള്ളിപ്രശ്നാക്കുന്നതാണ്. ഇപ്പോൾ നന്നായി ശ്രദ്ധിക്കൂ. ഇപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ എന്നിലേക്ക് വളരെ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. ഇത് ശ്രദ്ധിക്കൂ, യേശു കടൽ കടന്നു വരുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. കാരണം അവൻ സകലതും അറിഞ്ഞിരുന്നു. അവൻ കടൽ കടന്നു വന്ന് അവിടെ നിന്നു. ഇതാ ആ ചെറിയ പുരോഹിതൻ അവിടേക്ക് വരുന്നു. അവന്റെ കുഞ്ഞ് വളരെ അത്യാസന്ന നിലയിലായിരുന്നു. ഡോക്ടർമാർ അവളെ കൈയൊഴിഞ്ഞിട്ട് പറഞ്ഞു, അവൾ മരണത്തിന്റെ വക്കിലായി കിടക്കുന്നു. ഇപ്പോൾ പ്രവർത്തിക്കാനുള്ള സമയം വന്നു. ഒരു പക്ഷേ ഇന്ന് രാവിലെ നേരം പ്രവർത്തിക്കാനുള്ള സമയം വന്നെത്തിയെന്ന് വരാം. കാണുന്നോ? ചിലപ്പോൾ നിങ്ങൾക്ക് നന്നേ സുഖമല്ലെന്ന് വരാം. നിങ്ങൾ തെറ്റാണെന്ന് ചിലപ്പോൾ നിങ്ങൾ ഏറ്റുപറഞ്ഞിരിക്കാം. അത് സംഭവിച്ചിരിക്കാം. പ്രവർത്തിക്കാനുള്ള സമയം വരുമ്പോൾ ദൈവം ആ കാര്യങ്ങളിൽ സമ്മർദ്ദമിടുന്നു. ഇപ്പോൾ ശ്രദ്ധയോടെ എല്ലാവരുടെയും മുന്നിലൂടെ അവൻ കടന്നു വന്നു. മറ്റുള്ളവർ എന്തു പറയുന്നു എന്നവൻ കാര്യമാക്കിയില്ല. യേശുവിന്റെ പാദത്തിങ്കൽ വീണു. എപ്പോഴെങ്കിലും ഒരിക്കൽ സ്കൂളിൽ പോയിട്ടുണ്ട് എന്ന ഒരു രേഖയും നമ്മുടെ പക്കലില്ലാത്തവരടുക്കൽ ഒരു വിദ്യാസമ്പന്നനായ പണ്ഡിതൻ വരിക എന്നത് എത്ര നല്ല ചുവടായിരുന്നു. ഒരു കൊള്ളരുതാത്തവൻ എന്നറിയപ്പെടുന്ന ഒരുവന്റെ അടുക്കലേക്ക് സകല മതതത്വവേദശാസ്ത്രവുമായിട്ടുള്ളവന് എങ്ങനെ ഒരു മനുഷ്യന് വരാനാകും? ഒരു കാട്ടുമനുഷ്യൻ, ഭ്രാന്തൻ, മനോനില തെറ്റിയവൻ, അവന്റെ ശരിയായ മനോനിലയിൽ പോലുമല്ലാത്തവൻ. അങ്ങനെ പ്രതിപാദിച്ചത് ക്ഷമിക്കണം. എന്നാൽ അവൻ ആ ദിവസങ്ങളിലെ ഒരു സാധാരണ ക്രിക്കനായിരുന്നു. സകലരും അവനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചിരുന്നു. നമ്മൾ ഇന്ന് പറയുന്നത് പോലെ തെരുവിലെ ഒരു പ്രതിപാദം, വിചിത്ര ജീവി. നട്ടിനെയും ബോൾട്ടിനെയും കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് നിങ്ങൾ അറിയുന്നു. നോക്കൂ, പുറത്തുള്ള ജനങ്ങൾക്ക് അവൻ അങ്ങനെയായിരുന്നു. ഏകദേശം എല്ലാവർക്കും അങ്ങനെ പറയും. എന്താണ്, നീ നിന്റെ ശരിയായ മനോനിലയിലല്ല, നിനക്ക് ഭ്രാന്താണ്, നീ ഒരു ഭ്രാന്തനാണ്. ഇപ്പോൾ സകല സ്കോളർഷിപ്പുകളുമുള്ള ഒരു മനുഷ്യൻ ഇവിടെ തന്റെ മനോനിലയിൽ നിന്നും പുറത്തായി പോയിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരുവന്റെ അടുക്കലേക്ക് ഇതാ കടന്നു വരുന്നു. അവനത് ചെയ്യാനായി തള്ളപ്പെട്ടു. ഇപ്പോൾ അവളെ ശ്രദ്ധിക്കുക, ഇതല്പം കുത്തുവാക്ക് പോലെ തോന്നിച്ചേക്കാം, എന്നാൽ ഇത് നിങ്ങൾക്ക് നല്ലതാണ്. നോക്കൂ, ചില നേരങ്ങളിൽ ഒരു ഷോക്ക് നിങ്ങളെ ഉണർത്തിയേക്കാം. ശ്രദ്ധിക്കൂ, അവൻ കടന്നു വന്ന് ഈ ചെറിയ പെൺകുട്ടി മരിച്ചു കിടന്നത്തെ കടന്നു. അത് ഒരു പക്ഷേ മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കാം. അവർ അവളെ അവിടെ കിടത്തിയിരുന്നു. ശവം സുഗന്ധ തൈലങ്ങളിട്ട് സൂക്ഷിക്കുന്ന ദ്രാവകം അവളുടെ മേലും കിടക്കി ചുറ്റുമായി ഒഴിച്ചിരുന്നു എന്ന് വരാം. ആ വിധത്തിലാണ് അന്ന് അവർ ചെയ്തിരുന്നത്. ഒരു ബോർഡിന്മേൽ കിടത്തി അതിനെ കെട്ടിപ്പൊതിഞ്ഞ് ഒരു ഗുഹയ്ക്കകത്ത് വയ്ക്കുമായിരുന്നു. അവളെ അവിടെ കിടക്കമേൽ കിടത്തിയിരുന്നു. അവളുടെ ചുറ്റും പൂക്കളം വെച്ചിരുന്നു. പിന്നെ ഓ, ആ നല്ലവനായ പാസ്റ്റർ യായിറോസ്, അദ്ദേഹം ഒരു നല്ല സ്വഭാവത്തിലെ പാസ്റ്റർ ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും അവനെ സ്നേഹിച്ചിരുന്നു. എന്തുകൊണ്ടെന്നാൽ നോക്കൂ, എനിക്കത് തെളിയിക്കാൻ കഴിയും. കാരണം അവൻ വിശ്വസിച്ചിരുന്നു, അവന്റെ ഹൃദയത്തിൽ യേശുവിനെ വിശ്വസിച്ചിരുന്നു. അവന് ആ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവനൊരു പ്രതിബന്ധം ഓരോ ശനിയാഴ്ചയിലും അതല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെയോ കടന്നു വരാതിരിക്കില്ലായിരുന്നു. കാണണോ, അവന് ആ തീരുമാനം മാത്രം എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. മറ്റൊരു കാര്യം, ജനങ്ങൾ അവന് ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന വളരെ മാന്യമായ അഭിമാനം. അവർ പറയും, നിങ്ങൾക്കത് എങ്ങനെയാണെന്നറിയാമോ, യായിറോസ് കാശിന്റെ പിന്നാലെ പോയി. നോക്കൂ, അവനവിടെ ഒരു കള്ളപ്രവാചകൻ അടുക്കലേക്ക് പോയി. അത് തന്നെയാണ് കൃത്യമായി അവൻ ചെയ്തത്. അവിടെ എല്ലാവരും ഗലീലയിലെ പ്രവാചകൻ നസ്രനായ യേശു എന്ന ചിഹ്നങ്ങളും മറ്റും എന്തിട്ടുമുണ്ടായിരിക്കാം. അതിപ്പോൾ നാം വിശ്വസിക്കുന്നില്ല. അത് കേൾവിക്ക് ദൈവനന്ദകമായി തോന്നും. എന്നാൽ അന്ന് ആ അവസരത്തിലായിരുന്നു. കാണുന്നോ, മാത്രമല്ല ഒരു ദിവസം അന്ന് ആയിരുന്നതുപോലെ തന്നെ ഈ വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. നോക്കൂ, അതേ കാര്യം. ശ്രദ്ധിക്കൂ, അവൻ അവിടെ കടന്നു ചെന്നു. അവനത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല, എന്നാൽ അവനത് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടു. ആ സമയം കടന്നു വന്നു. ഇവിടെ ഇതാ അവൻ യേശുവിനടുക്കലേക്ക് പോയി അവനെ കണ്ടുമുട്ടി. അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അവന്റെ കാൽക്കൽ വീണോട് പറഞ്ഞു, ഗുരോ ഗുരോ. അതെന്താണ് നിങ്ങൾക്കറിയാമോ? ഭരണനായകത്വം, ഉടമസ്ഥത. ശരി, നോക്കൂ, അനേക ജനങ്ങൾക്ക് യേശുവിനെ അവരുടെ കർത്താവായിട്ട് വേണ്ട, എന്നാൽ അവരുടെ രക്ഷകനായിട്ട് മതി. നോക്കൂ, കർത്താവ് എന്നാൽ നായകൻ എന്നാണ്. അതേ നിങ്ങൾ പറയും, യേശുവേ, നീ എന്നെ രക്ഷിച്ച് ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ എന്നെ അനുവദിക്കണമേ, അത് മാത്രം മതി, ഞാൻ എന്റെ സ്വന്തം കാര്യം ചെയ്യും. ഇപ്പോൾ നീ എന്റെ കാര്യത്തിൽ ഇടപെടരുത്, എന്നാൽ നിനക്കെ രക്ഷകനായിരിക്കാം. എന്റെ കർത്താവല്ല, അവൻ കർത്താവാകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവൻ നിങ്ങളുടെ രക്ഷകനായിരിക്കും. എന്നാൽ ഇപ്പോൾ അവൻ പറഞ്ഞു, ഗുരോ, രക്ഷക കാണുന്നോ, ഞാൻ എന്റെ കുഞ്ഞുമകൾ, അവൾക്ക് 12 വയസ്സുണ്ട്. ഡോക്ടർമാർ അവളെ കൈയൊഴിഞ്ഞു കളഞ്ഞു. ആ പുരോഹിതൻ ഇപ്രകാരം പറഞ്ഞേക്കാം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിനക്കറിയാമോ, നിന്നെ പറ്റി അവരെല്ലാവരും നീ ഒരു മതഭ്രാന്തൻ എന്നാണ് പറയുന്നത്. എന്നാൽ നിനക്കറിയാമോ ഗുരു, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു നിനക്ക് ഹൃദയങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് ഞാൻ അറിയുന്നു. ഒരേ ഒരു കാര്യമേ ഞാൻ നിന്നോട് പറയുന്നുള്ളൂ, കടന്നു വന്ന് അവളുടെ മേൽ നിന്റെ കൈകളെ വെച്ചാലും പിന്നെ എന്നോട് എന്ത് ചെയ്യണമെന്ന് പറയൂ, ഞാനത് ചെയ്യും. ഓ, ഇപ്പോൾ നിങ്ങൾ എവിടെയോ എത്തപ്പെട്ടു. പറഞ്ഞു, ഞാൻ പോകും. അവൻ പോകാൻ തുടങ്ങി. അവൻ വളരെ മണിക്കൂറുകൾ പോയപ്പോൾ ഇതാ ഒരു മനുഷ്യൻ ഓടിവരുന്നു. അന്നത്തെ രീതിക്കനുസരിച്ച് അവന്റെ തലയിൽ ചാരമിതറിയിരുന്നു. പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി, ആ മനുഷ്യനെ ഇനി അസഹ്യപ്പെടുത്തേണ്ട, അവൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ മുന്നമേ തന്നെ അവളെ തയ്യാറാക്കി പുറത്തു കിടത്തിയിരിക്കുന്നു. ഓ, അവന്റെ കുഞ്ഞു ഹൃദയം. യേശു ആ കണ്ണുകളെ തിരിച്ച് അവന് നോക്കി. അവൻ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? ഇപ്പോൾ അവൻ അവിടെ എന്താണ് ചെയ്തത്? അവൻ യായിറോസിനോട് വാഗ്ദത്തം ചെയ്തിരുന്നു. അവനതിപ്പോൾ തെളിയിക്കേണ്ടതുണ്ട്. ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, വിശ്വസിക്കുക മാത്രം ചെയ്യുക, നീ ദൈവത്തിന്റെ മഹത്വം കാണും. അവൻ എന്തു ചെയ്യുകയായിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. അവന്റെ പിതാവ് അവനെ കാണിച്ചു കൊടുക്കാതെ അവൻ യാതൊന്നും തന്നെ ചെയ്യുകയില്ല എന്നവൻ പറഞ്ഞിരുന്നു. വിശുദ്ധ യോഹന്നാൻ 5:19, പിതാവ് എനിക്ക് കാണിച്ചു തരുന്നത് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ, അങ്ങനെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നവൻ അവനെ കാണിച്ചിരുന്നു. അങ്ങനെ അവൻ വീട്ടിലേക്ക് കയറിയപ്പോൾ അവിടെ അതിന്റെ വശത്തായി അല്പം നേരം നിന്നു. ആഴ്ചകളോളം രോഗബാധിതയായിരുന്നിട്ട് തണുത്ത് മരവിച്ച് അവിടെ കിടന്നിരുന്നു. അവളുടെ ചെറിയ മഞ്ഞളിച്ച ശരീരം പനിയും മറ്റും ബാധിച്ചതിനാലാണ് അവൾ മരിച്ചത്. അവളുടെ ശരീരത്തിനുള്ളിൽ ആഹാരമുണ്ടായിരുന്നില്ല. അവർ അവളെ എല്ലാ ശവയടക്കത്തിന് ഉപയോഗിക്കുന്ന തൈലവും മറ്റു സുഗന്ധവർഗത്താലും പൂശിയിരുന്നു. അവിടെ കിടക്കയിൽ കിടന്നിരുന്നു. അവളെ കെട്ടിവരിഞ്ഞ് കല്ലറയിൽ വയ്ക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരുന്നു. അവർ ഇട്ടു ആ ചെറിയ ചടങ്ങ് നടത്താനായി അവളുടെ ചുറ്റിലും പൂക്കളും മറ്റും വെച്ചിരുന്നു. യേശു അവിടെ കടന്നു വന്നു. അപ്പോൾ എല്ലാവരും, ഓ യൈറോസേ, നിന്റെ കുഞ്ഞുമകൾ മരിച്ചുപോയി, ഓ പിതാവായ യൈറോസേ, ഓ ഞങ്ങൾക്ക് നിന്നോട് വളരെ ഖേദമുണ്ട് എന്ന് മറ്റും പറയുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഓ മിണ്ടാതിരിക്കൂ, നിങ്ങൾ വളരെയധികം ബഹളമുണ്ടാക്കുന്നു. അവൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ ചുറ്റിലുമായി ബഹളമുണ്ടാക്കുന്നത്? നിങ്ങൾ കാണുന്നോ ഈ ഒച്ചപ്പാട്? നിങ്ങൾ വെറുതെ നിങ്ങൾ അലറുകയും ആരാവാരമുണ്ടാക്കുകയും ചെയ്യുകയാണ്. ഈ കുട്ടി മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. അപ്പോൾ അവർ എന്തു ചെയ്തു? അവൾ മരിച്ചിട്ടില്ല എന്നവൻ പറഞ്ഞു കേട്ടപ്പോൾ അവർ പറഞ്ഞു, അവർ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പരിഹസിച്ചു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അവർ അവനെ നിന്നാ സൂചകമായി കൂകി വിളിച്ചു. നിന്നാ സൂചകമായി കൂകി ആക്ഷേപിക്കുക, എന്താണ് നീ കള്ളപ്രവാചക, മനുഷ്യരെ ചതിക്കുന്നവനെ? കുട്ടി മരിച്ചു കഴിഞ്ഞു, അവൾ മരിച്ചെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ അവളെ ശവസംസ്കാരത്തിന് തൈലം പൂശി, അവളെ പുറത്തുവിടുത്തിയിരിക്കുന്നു, അവൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ പറഞ്ഞു, ഇപ്പോൾ യൈറോസേ, നീ അവനെ കുറിച്ച് സംസാരിച്ചിരുന്നു, ഇപ്പോൾ അതിനെ കുറിച്ച് എന്താണ്? അവൻ എന്തു ചെയ്യും നിങ്ങൾക്കറിയാമോ? അവൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് പുറത്തിറങ്ങൂ. ചുറ്റിനും അങ്ങനെയുള്ള അവിശ്വാസമുണ്ടായിരുന്നാൽ അത് പ്രവർത്തിക്കില്ല. ഇപ്പോൾ അവൻ പറഞ്ഞതെന്താണ്? അവൻ പറഞ്ഞു, യൈറോസേ, നീ വിശ്വസിക്കുക മാത്രം ചെയ്താൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇപ്പോൾ അതവന്റെ വചനമാണ്, അവന് അതിനെ തെളിയിക്കേണ്ടതുണ്ട്. ശരി. അവരെല്ലാം കരഞ്ഞുകൊണ്ടിരുന്ന വീട്ടിനകത്തേക്ക് അവൻ കടന്നു ചെല്ലുമ്പോൾ അവൻ പറഞ്ഞു, അവൾ ഉറങ്ങുകയാണ്. അത് ശാസ്ത്രത്തിന് വിപരീതമായ കാര്യമായിരുന്നു, അത് സാമാന്യ ബുദ്ധിക്ക് വിപരീതമായ കാര്യമായിരുന്നു. അവൾ മരിച്ച് ശവസംസ്കാരത്തിനുള്ള തൈലം പൂശിയിരുന്നു. അവർ മരിച്ചു കഴിയുമ്പോൾ തന്നെ അവർ അപ്പോൾ തന്നെ ശവസംസ്കാര തൈലം പൂശുമായിരുന്നു. അവരിൽ നിന്നും ജീവൻ പോയ ഉടൻ തന്നെ അത് ചെയ്തിരുന്നു. അവർ ആ സുഗന്ധ ദ്രവ്യങ്ങളും മറ്റും അതിൽ പൂശി അവരെ കെട്ടിപ്പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയിരുന്നു. നോക്കൂ, അവരെ അടക്കം ചെയ്യുന്നതിന് അവർ അവരെ ഉടൻ തന്നെ അടക്കം ചെയ്തിരുന്നു. അതേ, ചില സമയങ്ങൾ ജനങ്ങൾ അറിയുക പോലും ചെയ്തിരുന്നില്ല. നിങ്ങൾക്കറിയാമോ, അനന്യാസും സഫീറയും, അവർ അനന്യാസിനെ അടക്കം ചെയ്തിട്ട് വന്നപ്പോൾ സഫീറയും അനന്യാസ് സഫീറ അകത്തേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കൂ, അവർ അവനെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി അടക്കം ചെയ്ത് കഴിഞ്ഞിരുന്നു. അവർ ഉടൻ തന്നെ, അവർ മരിച്ച ഉടൻ തന്നെ അവർ അവരുടെ മേൽ ആ സാധനങ്ങളെല്ലാം ഒഴിച്ച് പുറത്തു കൊണ്ടുപോയി അവരെ അടക്കം ചെയ്തിരുന്നു. കാണുന്നോ? അങ്ങനെ ആദ്യം തന്നെ അവളെ കല്ലറയിൽ കൊണ്ടുപോകാനായി തയ്യാറാക്കിയിരുന്നു. എന്നാൽ അവളെ മറവ് ചെയ്തതിനു മുമ്പ് അവസാനമായി അവളുടെ പപ്പ കാണേണ്ടതിന് അവർ കാത്തിരിക്കുകയായിരുന്നു. ഇതാ അവൻ കടന്നു വരുന്നു. അവൾ ആ അവസ്ഥയിലാണ്. അവൻ പറഞ്ഞു, അവൾ ഒരൽപ്പം ലഘുനിദ്രയിലാണ്. അതെ, അവർ പറഞ്ഞു, ഇപ്പോൾ അവൻ വാസ്തവമായും ഭ്രാന്തനല്ലായിരുന്നു എങ്കിൽ അങ്ങനെ അവനിപ്പോൾ എന്തു ചെയ്യാൻ പോകുന്നു? അവൾ ഉറങ്ങുകയാണ് എന്നവൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അവന് തന്റെ വചനം തെളിയിക്കേണ്ടതുണ്ട്. ആ കൂട്ടരുടെ മുന്നിൽ വെച്ച് അവനത് ചെയ്യാനാകില്ല. അതിനാൽ അവൻ പറഞ്ഞു, ഇവരെല്ലാവരെയും പുറത്താക്കൂ. അപ്പോഴും അവൻ യൈറോസിനെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നത് ഞാൻ കാണുന്നു, നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അതെ കർത്താവേ, നീയും നിന്റെ ഭാര്യയും ഇവിടെ വരൂ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, നിങ്ങൾ എന്നോടൊപ്പം വരൂ. അവർ അവിടേക്ക് നടന്നു ചെന്ന് ഈ വാക്കുകളെ പറഞ്ഞു, തലിതാ കൂമി, അതിന്റെ അർത്ഥം ബാലെ, എഴുന്നേൽക്ക. ഇവിടെ അവൻ അവന്റെ വചനം ശരിയാണെന്ന് തെളിയിച്ചു. അവരുടെ അവിശ്വാസത്തെ അവഗണിച്ചുകൊണ്ട് അവൻ അപ്പോഴും അവളെ അവളെ ഉണർത്തിയിട്ട് തന്റെ വചനം ശരിയായിരുന്നു തെളിയിച്ചു. എന്നാൽ അവൾ ഉറങ്ങുകയാണ് എന്നവൻ പറഞ്ഞിരുന്നു. അവൾ ഉറങ്ങുകയായിരുന്നു. അവന്റെ വചനം വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന ഓരോ സത്യവിശ്വാസിക്കും വേണ്ടി അവനിന്നും അത് ചെയ്യാൻ കഴിയും. ക്രിസ്തുവിലുള്ളവരെ അവനോടൊപ്പം ദൈവം കൊണ്ടുവരും. കാണുന്നോ, ക്രിസ്തുവിലുള്ളവർ ഈ യഹൂദ ബാലയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ഞാൻ ഇവിടെയുള്ള ഈ തിരുവചനത്തെ വിട്ട് മുന്നിലേക്ക് പോവുകയാണ്. എന്നാൽ ഞാനത് വീണ്ടും തുടരുന്നതാണ്. ഒരു പക്ഷേ അവരല്പം താമസിക്കുമെന്ന് ഞാൻ അറിയുന്നു. നമുക്ക് ചില നിമിഷത്തിനകം പ്രാർത്ഥനാ നില തുടങ്ങേണ്ടതാണ്. ഞാൻ നിങ്ങളെ അടുത്ത ആഴ്ച കൂടെ കാണാൻ പോകുന്നില്ല. എന്നാൽ നമുക്കൊരു നിമിഷം കൂടി കാത്തിരിക്കാം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. കാണുന്നോ, ശ്രദ്ധിക്കൂ, ഞാനിതിനെ നിങ്ങളെ കാണിക്കുന്നതിലേക്കായി ഇതിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നു. എന്തുകൊണ്ടാണ് ഈ ചെറിയ എബ്രായ ബാലയെ യേശു ഉണർത്തിയത്? കാരണം അവൾ മരിച്ചിട്ടില്ലെന്ന് അവൾ അറിഞ്ഞിരുന്നു. മുൻകുറിക്കൽ അവൻ ലാസറിനോട് ചെയ്ത അതേവിധം തന്നെ. കാണുന്നോ, അന്നേ ദിവസം തന്നെ അനേക ചെറു ബാലകൾ മരിച്ചേക്കാം. അവരെ കുറിച്ച് അവൻ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഈ ഒന്നിന് നിത്യജീവനുണ്ടെന്ന് അവൻ അറിഞ്ഞിരുന്നു. നോക്കൂ, അവൻ മറ്റുള്ളവരിൽ ആരെയും ഉണർത്തിയില്ല. നോക്കൂ, അവൻ യെരിഹോവിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഈ കക്ഷി ഇവിടെയാണ്. അവർ അങ്ങനെ പറഞ്ഞിരിക്കും എന്നതിൽ ഒരു സംശയമില്ല. നീ മരിച്ചതിനെ ജീവിപ്പിച്ചില്ലേ? നിനക്ക് മരിച്ചതിനെ ഉയർപ്പിക്കാൻ കഴിയുമെന്ന് നീ എന്നോട് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് അവരെ കൊണ്ടിവിടെ ശ്മശാനം നിറഞ്ഞിരിക്കുന്നു. വന്ന് ഇതിനെ ഉയർപ്പിക്കൂ. നോക്കൂ, അവനവർക്ക് ഒരു ശ്രദ്ധയും കൊടുത്തില്ല. നോക്കൂ, ഒരിക്കലും ചെയ്തില്ല. എന്നാൽ അവൻ വചനമായിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. നോക്കൂ, അവൾ ഉറങ്ങുകയായിരുന്നു. പിതാവ് വരുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. ഇപ്പോൾ ഈ കുഞ്ഞുബാല നോക്കൂ, ആ കുഞ്ഞു യഹൂദബാല ഉറങ്ങുക മാത്രം ചെയ്യുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. നോക്കൂ, നീതിമാൻ മരിക്കുന്നില്ല. നീതിമാന്മാരെ വീണ്ടെടുക്കാനായി യേശു വന്നു. വീണ്ടെടുക്കുക എന്നാൽ ഒരിക്കൽ നിങ്ങൾ എവിടെയായിരുന്നുവോ അവിടേക്ക് തിരികെ കൊണ്ടുവരിക എന്നാണ്. കാണുന്നോ, അവൻ അവിശ്വാസിയെ. അവർ എത്രമാത്രം വിദ്യാസമ്പന്നരെന്നോ അവർക്ക് എത്രമാത്രം ഡോക്ടർ ഡിഗ്രി കിട്ടിയെന്നോ കാര്യമില്ല, അവരെ വീണ്ടെടുക്കാൻ കഴിയില്ല. അവനവരെ വീണ്ടെടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ അവരെ വീണ്ടെടുക്കാനാവുന്നതല്ല, അവർ അവരുടെ സമാപ്തിയിലേക്ക് പോകേണ്ടതുണ്ട്. എന്നാൽ അവന്റെ മുന്നറിവിനാൽ ലാസർ കല്ലറിൽ നിന്നും പുറത്തു വരാൻ പോകുന്നു എന്നറിഞ്ഞിരുന്നു. ഈ ചെറിയ ബാലയ്ക്കും നിത്യജീവനുണ്ടെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുക മാത്രമാണ് ചെയ്തത്. ഈ ഭൂമിയിലെ നമ്മുടെ വേല അവസാനിക്കുമ്പോൾ അവന്റെ വരവോരെയും നാം ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ നമുക്ക് മരിക്കാനാകില്ല, നാം ഉറങ്ങുക മാത്രം ചെയ്യും. അതവൻ ഇവിടെ തെളിയിച്ചു, അവൻ അതിനെ വീണ്ടും തെളിയിക്കും. ത്വക്ക് അഴുകി ഇങ്ങനെ ശരീരം നശിച്ചാലും അപ്പോഴും ഞാൻ അവന്റെ ഛായയിൽ ഉണർന്നു നിൽക്കും. അവൻ തന്റെ എല്ലാ വചനങ്ങളെയും അവന്റെ എല്ലാ വചനത്തെയും തെളിയിക്കുന്നു. ഇതിനെപ്പറ്റി മാത്രം ചിന്തിക്കൂ, അവന്റെ എല്ലാ വചനവും. നിങ്ങൾ അവന്റെ വചനമായിരുന്നു, അവൻ വചനമായിരുന്നു, നിങ്ങൾ അവന്റെ വചനത്തിന്റെ ഭാഗമായിരുന്നു. അതിനാലാണ് ജീവിതത്തിലൂടെ നിങ്ങളുടെ സ്ഥാനത്തെ തീർച്ചയാക്കാൻ വേണ്ടി നിങ്ങളെ ഇവിടെ അയച്ചിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലായില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കൂ, അവൻ വചനമാകുന്നു. ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായോ? ലൂഥറിൽ അവൻ പാദത്തിലായിരുന്നു, വെസലിയിൽ തുടകളിൽ, പെന്തക്കോസ്റ്റൽ തോളുകളിലായി. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് കാണുന്നോ? അവൻ തലയിലാണ്. ഇപ്പോൾ നാം ജീവിക്കുന്ന ഈ മണിക്കൂറിൽ അതിനെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ. പാദത്തിലെ അവയവുമല്ല, തുടയിലെ അവയവുമല്ല, തോളിലെ അവയവുമല്ല, കഴുത്തിന്റെ ഭാഗം. അത് ശരിയല്ലേ? അത് തലയെ യോജിപ്പിക്കുന്നു, അത് ശരീരത്തിന്റെ ഭാഗമാണ്. യേശുവിൽ നിദ്രകൊള്ളുന്നവരെ ദൈവം അവനോടൊപ്പം കൂട്ടിവരുത്തും. ദൈവത്തിന്റെ കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അത് ശരിയല്ലേ? നോക്കൂ, നിങ്ങൾ ആ വചനത്തിന്റെ ഒരു ഭാഗമായി മാറും. നിങ്ങൾ അവന്റെ ഒരു ഭാഗമായി തീരും. അത് തിരിച്ചറിയാനായി നിങ്ങൾ അവന്റെ നാമമെടുക്കും. നോക്കൂ, നിങ്ങളെ അവിടെ ഇട്ടിരിക്കുന്നു. അവന്റെ ശരീരത്തിലേക്ക് അവന്റെ നാമത്തിൽ സ്നാനമേറ്റ് കിടന്നിരിക്കുന്നു. നാം എല്ലാവരും ഏക ശരീരമാകെ മാറ്, ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റു. ഇവിടേക്ക് കൃത്യമായും അതേ സ്ഥാനത്തേക്ക് തന്നെ. തന്റെ രീതികളെ അവരൊരിക്കലും മാറ്റുന്നില്ല. പണ്ടുണ്ടായിരുന്ന സഭ അവനിലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന എത്രപേരുണ്ട്? അത് വിശ്വസിക്കുന്ന എത്രപേരുണ്ട്? ഞങ്ങൾ കാണട്ടെ അവർ എപ്രകാരമാണ് സ്നാനമേൽപ്പിച്ചിരുന്നത്. ശരി, നോക്കൂ, അവൻ മാറ്റപ്പെടാത്ത ദൈവമാണ്. ഞങ്ങൾ തെളിയിച്ചിരുന്നു. അതിനെ തെളിയിക്കാനായി നമുക്കിന്ന് അർദ്ധരാത്രി വരെയും ഇവിടെ തന്നെ നിൽക്കാനാകും. പിന്നെയും അത് തുടർന്നുകൊണ്ടേയിരിക്കാം. നോക്കൂ, മാറ്റപ്പെടാത്തത്. കാണുന്നോ, നിങ്ങൾ അവനിലും അവന്റെ ഭാഗവുമാകുന്നു. എന്നാൽ നിങ്ങൾ അവന്റെ ചിന്തയുടെ ഭാഗമായിരുന്നു. ഭൂമിക്ക് അടിസ്ഥാന മുമ്പേ അവൻ നിങ്ങളെ വിളിച്ചു. ഭൂമിയിലുണ്ടായിരുന്ന മൃഗമോ? ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത് അത് വിഭാഗീയ സഭയുടെ എതിർക്രിസ്തു ഭൂമിയിൽ വന്ന റോമൽ മൃഗത്തെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. അത് ആദ്യ വിഭാഗീയ സഭയായിരുന്നു. ഈ ലോകസഭാ സമിതി ആ മൃഗത്തിനു വേണ്ടി ഒരു രൂപത്തെ ഉളവാക്കും. അത് കൃത്യമായും നാം അവിടെ വെച്ച് കഴിഞ്ഞ ദിവസം പുസ്തകത്തിന് എടുത്തിരുന്നു. ശ്രദ്ധിക്കൂ, അത് അതിനെ നോക്കൂ, ആ എതിർക്രിസ്തുവിനെ ഉണ്ടാക്കുന്നു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത സകലരും എപ്പോൾ? ഉണർവയോഗത്തിലോ? ഭൂമിക്ക് അടിസ്ഥാനം മുമ്പേ അറക്കപ്പെട്ടു. നിങ്ങളുടെ പേരുകൾ അവിടെ ഇട്ടിരുന്നു. ഈ എതിർക്രിസ്തു നിങ്ങളെ വഞ്ചിക്കും. മത്തായി 24:24 അത് പറയുന്നു. അതായത് അവസാന ദിവസങ്ങളിൽ എതിർക്രിസ്തു ശരിയാണ് എന്ന പോലെ വളരെ അടുത്ത് സാമ്യമുള്ളതായി കാണപ്പെടുകയും അത് വ്രതന്മാരെ മുൻകുറിക്കപ്പെട്ട തെറ്റിക്കുകയും ചെയ്യും. അത് ഇതേ കാര്യം തന്നെ. തെരഞ്ഞെടുപ്പും മുൻകുറിക്കലും ഒരേ കാര്യം തന്നെ. ദൈവം നിങ്ങളെ ലോകാരംഭത്തിന് മുമ്പ് തെരഞ്ഞെടുക്കുകയും മുൻകുറിക്കുകയും ചെയ്തിരുന്നു. ആരുടെയെല്ലാം പേരുകളാണ് ജീവന്റെ പുസ്തകത്തിൽ മുൻകുറിക്കപ്പെടാതിരുന്നത്? അവരെല്ലാവരെയും ചതിക്കും. ദാനിയൽ അതേക്കുറിച്ച് അവസാന ദിവസങ്ങളിൽ ബുദ്ധിമാന്മാരും ബുദ്ധികെട്ടവരും മറ്റും എങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ശരി, അങ്ങനെയും മറ്റുമായിട്ട് ഞാൻ വളരെ ദൂരം ദൂരത്തായി പോകുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വാച്ച് വളരെ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കൂ, ഇപ്പോൾ നോക്കൂ, അവൻ അതിനുശേഷം ശ്രദ്ധിച്ചത് ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് നോക്കൂ. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചു. അവൻ വിളിച്ചവരെ നീതീകരിച്ചു. അവൻ നീതീകരിച്ചവരെ തേജസ്കരിച്ചു. നിങ്ങളുടെ യാത്ര അവസാനിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ അംശം ജീവിച്ചു. ദൈവം നിങ്ങൾക്ക് ചെയ്തത് കൃപയായിരുന്നു. നിങ്ങൾ ചെയ്ത പ്രവൃത്തികളോ അത് പ്രശംസ അർഹിക്കുന്നു. അവന്റെ അതേ കാര്യത്താൽ തെളിയിക്കുന്നു. ഈ കന്യകയിൽ പിറന്ന പുത്രൻ, അവൻ അതെല്ലാ കാര്യങ്ങളും അറിയുന്നു. വെള്ളത്തിൽ എവിടെയാണ് ചില മത്സ്യങ്ങൾ ഉള്ളത് എന്നവനറിയാം. പത്രോസും മറ്റുള്ളവരും ഒരു വലിയ വലയാൽ അതിനായി പരിശ്രമിച്ചിട്ടും ഒന്നും കിട്ടിയിരുന്നില്ല. അത് അവന്റെ വചനം തെളിയിക്കുന്നു. അത് ശരിയല്ലേ? അവൻ എല്ലാ കാര്യങ്ങളും അറിയുന്നു. അവൻ തന്റെ കരം കൊടുക്കാനായി തയ്യാറെടുക്കുമ്പോൾ അതവൻ സകലതും സ്വന്തമാക്കിയിരിക്കുന്നുവെന്ന് കാണിക്കുന്നു. തന്റെ കാശ് കൊടുത്തീർക്കൾ അത്രയും കാശുമായി ആരോ ഒരാൾ അതവിടെ ഇടുകയും ആ മീൻ അതിനെ എടുക്കുകയും ചെയ്തിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, പത്രോസേ, അവിടെ ചെന്ന് ചൂണ്ടയിട്ട ആ മീനിനെ പിടിച്ച് അതിന്റെ വായിൽ നിന്നും ആ നാണയം പുറത്തെടുക്കുക. അതിനുശേഷം അവിടെ പോയി കരം കെട്ടിക്കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തുക. ഓ അതെ, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ട്. അവൻ വചനമുണ്ടായിരുന്നു. അവൻ വചനമായിരിക്കുകയും അതങ്ങനെയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. അവനെപ്പോഴും തന്റെ വചനം തെളിയിക്കുന്നു. അത് തന്നെ അവൻ ഇപ്പോഴും ചെയ്യും. ഓരോ തലമുറയിലും അവൻ അങ്ങനെ തന്നെ എന്ന് തെളിയിക്കും. മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം തന്റെ മരണത്തിനും അടക്കത്തിനു ശേഷം മൂന്നാം നാൾ അവന്റെ വചനത്തെ തെളിയിക്കാനായി അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റു. എന്തുകൊണ്ടാൽ നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു. മൂന്നാം നാൾ 7:32 കഴിയുമ്പോൾ അഴുകാൻ തുടങ്ങുന്നു. അതിനു മുമ്പേ നോക്കൂ, അത് മൂന്ന് നാൾ പൂർണ്ണമാകും മുമ്പായിരുന്നു. കാരണം അഴുകൽ 7:32 കഴിയുമ്പോൾ ആരംഭിക്കുന്നു. നോക്കൂ, അതുകൊണ്ട് ആ മുഴു സമയത്തിലൂടെയും അവൻ കടന്നുപോയില്ല. എന്നാൽ പ്രവാചകൻ പറഞ്ഞിരുന്നു. നോക്കൂ, പ്രവാചകൻ പറയുന്നു, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. അവൻ തന്റെ വചനം തെളിയിച്ചു. യെശയ്യാവും മറ്റു പ്രവാചകന്മാരും പറഞ്ഞ തന്റെ വചനത്തെ തെളിയിക്കാൻ രോഗികളെയും മുടന്തരെയും അവൻ സൗഖ്യമാക്കി. അവന്റെ വചനം തെളിയിക്കാനായി പെന്തക്കോസ് നാളിൽ അവൻ പരിശുദ്ധാത്മാവിനെ അയച്ചു. നിങ്ങൾക്കെതിരെ ചില വചനങ്ങൾ ആവശ്യമുണ്ടെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ യോവൽ 2:28 അവൻ പറഞ്ഞു, അതിന്റെ ശേഷമോ ഞാൻ സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. ദാസന്മാരുടെയും ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. അങ്ങനെയും മറ്റുമാകുന്നു. അവനത് ചൊരിഞ്ഞുകൊണ്ട് അതിനെ തെളിയിച്ചു. മാത്രമല്ല, ലൂക്കോസ് 24:29 അവൻ ഇതിനു മുമ്പ് ഇങ്ങനെയും പറഞ്ഞിരുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എഴുതിയെടുക്കുക. അവൻ പറഞ്ഞു, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ വിലയ്ക്കും. നിങ്ങളോ ഉയരത്തുനിന്നും ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ. അതവിടെയാണ്. അവനത് ചെയ്തു. തന്റെ വചനത്തെ തുടർന്നും തെളിയിച്ചുകൊണ്ടിരിക്കാൻ അവൻ ആത്മാവിനെ അയച്ചു. എന്നാൽ അവൻ എന്തു പറഞ്ഞെന്ന് ശ്രദ്ധിപ്പിൻ. അവനത് ചെയ്തില്ലേ? ശരി, മാർക്കോസ് 16 അവൻ പറഞ്ഞു, ലോകത്തെമ്പാടും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. എത്രത്തോളം? ലോകം മുഴുവനും. ആരോട്? സകല സൃഷ്ടിയോടും. വിശ്വസിക്കുകയും സ്ഥാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവൻ മാർക്കോസ് 4 പറയുന്നു. അവൻ യോഹന്നാൻ 14:12 പറഞ്ഞിരിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ നാട്ടി വിശ്വാസികളല്ല, എന്നാൽ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവനും ചെയ്യും. അതെ, പ്രവൃത്തികളെ ചെയ്യാനായി അവൻ അവനിൽ ഇരുന്നിരുന്ന അതേ ആത്മാവിനെ തന്നെ എടുക്കുന്നു. കാരണമെന്താണ്? ഭാവിയിലേക്കുള്ള വാഗ്ദത്തത്തെ പ്രകടിപ്പിക്കാനായി ആ ആത്മാവ് വരികയായിരുന്നു. നോക്കൂ, ഈ കാര്യങ്ങൾ സംഭവിക്കുമെന്നറിഞ്ഞിട്ട് അവൻ അതിനായി ഒരു ഏർപ്പാട് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ 1900 വർഷങ്ങൾക്ക് ശേഷം സഭാകാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ലൂഥറിലൂടെയും വെസ്ലിയിലൂടെയും അവൻ പ്രവചിച്ചിരുന്ന എല്ലാ കാര്യങ്ങളുടെയും അല്പം മുമ്പ് കടന്നുപോയി വിവരിച്ചു കാട്ടിയത് നാം കണ്ടു. ആ ചന്ദ്രൻ ഇറങ്ങി വന്ന് അത് വരച്ചു കാട്ടിയിരിക്കുകയും അത് ശരിയാണെന്ന് തെളിയിക്കാനായി സ്വയം അവൻ തന്നെ ഇറങ്ങി വന്ന് ഇവിടെ നമുക്കായി ബോർഡിൽ വരച്ചു തന്നു. 1900 വർഷങ്ങൾക്ക് ശേഷം നാം ലവോദിക സഭയുടെ അവസാനത്തായിരിക്കുന്നു. ലൂക്കോസ് 17:30 ഇതേ മനുഷ്യപുത്രൻ അവനത് വാഗ്ദത്തം ചെയ്തിരുന്നു. സോദോം പോലെ ആയിരിക്കുമ്പോൾ ഭൂമിമേൽ അത് വെളിപ്പെടുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരുന്നു. അവനത് ചെയ്തുവോ? അത് സംഭവിക്കേണ്ടതല്ലായിരുന്നോ? ഇത് അസാധ്യമാണ്. ഇപ്പോൾ ഓർക്കൂ, അവൻ മൂന്ന് പേരുകളിൽ വരുന്നു. ഒരു പ്രവാചകനായി മനുഷ്യപുത്രൻ, ആത്മാവായി ദൈവപുത്രൻ, 1000 ആണ്ടുവാഴ്ചയിൽ ദാവീദ് പുത്രൻ. എന്നാൽ ഇതിനു നടുവിൽ ഈ സംയോജനത്തിൽ ഇപ്പോൾ അവന്റെ സ്വന്തം വചനങ്ങളാൽ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാൾക്കളിൽ സ്വയം എന്തായി വെളിപ്പെടും? എന്തായി? ദൈവപുത്രനായിട്ടല്ല, മനുഷ്യപുത്രനായി. ഒരു വ്യത്യസ്തമായ രീതിയിലൂടെ വെളിപ്പെടും. ഇപ്പോൾ അത് എന്തുണ്ടാക്കും? മലാഖി 4 കൃത്യമായും ശരിയാണ്. എന്നാൽ മനുഷ്യപുത്രൻ സ്വയം വെളിപ്പെടും. നമുക്ക് സഭാകാലങ്ങൾ ഉണ്ടായിരുന്നതുപോലെ ഒരു വലിയ വിഭാഗീയ സഭയെയും മറ്റുമല്ല. എന്നാൽ അവൻ വീണ്ടും മനുഷ്യപുത്രനായി മലാഖി നാലിനെ പ്രത്യക്ഷമാക്കാനായി വെളിപ്പെടും. ആ ദിവസത്തിൽ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. അവൻ മക്കളുടെ ഹൃദയത്തെ അപ്പോസ്തല പിതാക്കന്മാരുടെ വിശ്വാസത്തിലേക്ക് തിരിക്കും. ഈ എല്ലാ തരത്തിലെ വിഭാഗീയ സഭാ സമ്പ്രദായത്തിൽ നിന്നും വീണ്ടും തിരികെ മൂലവചനത്തിലേക്ക് തിരിക്കും. അവൻ വാഗ്ദത്തം ചെയ്തിരുന്ന അവസാന കാല മണവാട്ടി വൃക്ഷത്തെ കൊണ്ടുവരാനായി സന്ധ്യാസമയത്തോ പ്രകാശമാകും. മഞ്ഞും കൂടിയ ദിവസങ്ങളുടെ അല്ല പ്രകാശമാകുക. ആ ദിവസം പകലെന്നോ രാത്രിയെന്നോ വിളിക്കില്ല. നോക്കൂ, അത് ആ ശരീരത്തെ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ കിഴക്കുണ്ടായിരുന്ന അതേ തല തന്നെ അവിടെ പടിഞ്ഞാറ് വീണ്ടും കടന്നു വരുന്നു. സന്ധ്യാസമയത്തോ വെളിച്ചമാകും. ഓ എന്റെ, എനിക്കൊരു പാട്ട് പാടണമെന്ന് തോന്നുന്നു. സന്ധ്യാനേരമാകുമ്പോഴോ പ്രകാശമുണ്ടാകും. മഹത്വത്തിലേക്കുള്ള വഴി നിങ്ങൾ തീർച്ചയായും കണ്ടുപിടിക്കും. ഇന്നത്തെ പ്രകാശം വെള്ളത്തിലൂടെയുള്ള പാതയാണ്. അവന്റെ വിലയേറിയ നാമത്തിൽ അടക്കം ചെയ്തിരിക്കുന്നു. യൗവനക്കാരും വയസ്സു ചെന്നവരുമേ, നിങ്ങളുടെ സകല പാപത്തിൽ നിന്നും മനംതിരിവൻ. എന്നാൽ പരിശുദ്ധാത്മാവ് തീർച്ചയായും കടന്നുവരും. സന്ധ്യാസമയ വെളിച്ചം വന്നിരിക്കുന്നു. ക്രിസ്തുവും ദൈവവും ഒന്നാണെന്നുള്ള സത്യം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവനായിരുന്ന അതേ ശക്തിയാൽ തന്നെ അവൻ സ്വയം മനുഷ്യപുത്രനായി വെളിപ്പെടുന്നു. ഉണ്ടായിരുന്ന സഭാകാലങ്ങളായ നീരീകരണത്തിലൂടെയും വിശുദ്ധീകരണത്തിലൂടെയും അല്ല, ആ മനുഷ്യപുത്രനിലൂടെ. മനുഷ്യപുത്രനാരാണ്? വചനമാണ്. വചനം ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയും ശക്തിയുമുള്ളതായി മനുഷ്യഹൃദയത്തിലുള്ളതിനെ വിവേചിക്കുന്നതാണ്. അവന് ചെയ്യാനുള്ളതെന്താണ്? അവന് ആ വചനത്തെ തെളിയിക്കേണ്ടതുണ്ട്. അവനെന്തു ചെയ്യും? നാം അത് സംഭവിക്കുന്നത് കാണുമ്പോൾ ശ്രദ്ധിക്കൂ. ആ അഗ്നിസ്തംഭമായി അവൻ ആരംഭത്തിലായിരുന്നതുപോലെ തന്നെ ആയിരിക്കുന്നു. എന്റെ എബ്രായ 13:8 പറയുന്നത് പോലെ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് എന്ന് തെളിയിക്കുന്നു. അത് എന്തായിരുന്നു? യേശു ക്രിസ്തു ഇന്നലെ ആയിരുന്നതുപോലെയാണ്. ആ ക്രിസ്തു വനാന്തരത്തിൽ മോശയോടൊപ്പമായിരുന്നത് പോലെ ആയിരിക്കുന്നു. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് എത്ര പേർക്കറിയാം? ഇന്നലെ പുതിയ നിയമത്തിൽ ഇവിടെ ഇന്ന് പൗലോസ് സംസാരിച്ചിരുന്ന ക്രിസ്തുവായിരുന്നു. അത് നിങ്ങൾ വിശ്വസിക്കുന്നു? അതിനുശേഷം അവസാന ദിവസത്തിൽ മനുഷ്യപുത്രൻ അതേ ക്രിസ്തു കാണുന്നോ? ശരി. യോഹന്നാൻ 14:12 അവൻ ഇതും കൂടി പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളും ചെയ്യും. മറ്റുള്ള എല്ലാ തിരുവചനങ്ങളും അവനെന്തു ചെയ്യും? അവൻ ഇവിടെ ഇപ്പോൾ ഉള്ളത് ലൂഥറിന്റെ കാലത്തെ തെളിയിക്കാനല്ല, വെസ്ലിയുടെ കാലത്തേതിനെയല്ല, പെന്തക്കോസ്റ്റ് കാലത്തിനല്ല, ബാപ്റ്റിസ്റ്റ് കാലത്തിനല്ല, പ്രസ്ബിറ്റേറിയൻ കാലത്തിനല്ല. നാം ബൈബിളിന്റെ ചരിത്രത്തിലൂടെ കടന്നുകൊണ്ട് അത് തെളിയിച്ചിരിക്കുന്നു. പിന്നെ എന്തിലേക്കാണ്? മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന കാലത്തെ തെളിയിക്കാനായി വചനത്തെ നിറവേറ്റിക്കൊണ്ട് സകലതും കൊണ്ടുവരപ്പെടാനായി വചനം തികച്ചും നിറവേറപ്പെടേണ്ടിയിരിക്കുന്നു. കാണുന്നു, നാം അത് കാണുന്നു, അത് സത്യമാകുന്നു. പിന്നെ ചിന്തിക്കൂ, അവൻ ആദ്യ സ്ഥാനത്ത് ചെയ്ത അതേവിധം തന്നെ അവൻ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് എന്ന് തെളിയിക്കുക മാത്രമല്ല, എന്നാൽ അത് ശാസ്ത്രത്താൽ തീർച്ചപ്പെടുത്തുകയും ചെയ്തു. അവർക്ക് ശരിയാണെന്നത് സമ്മതിക്കേണ്ടി വന്നു. വിരളയാളത്തിന്റെയും ലിഖിതങ്ങളുടെയും തലവനായ FBI ജോർജ് ലൻസി പറഞ്ഞു, ആ പ്രകാശം ലെൻസിൽ പതിച്ചു. ഞാൻ സ്വയം അതിനെ മനഃശാസ്ത്രം എന്നാണ് പറഞ്ഞു പോന്നത്. എന്നാൽ പറഞ്ഞു ശ്രീമാൻ ബെനൻഹാം, ഈ ക്യാമറ മനഃശാസ്ത്രം എടുക്കാറില്ല, അതവിടെ ഉണ്ടായിരുന്നു. അതെന്താണ്? ഒരു സാക്ഷ്യം. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചുഴലിക്കാറ്റ് പോലെ ആ അഗ്നിസ്തംഭം അവിടെ ആ മരത്തിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവൻ പറഞ്ഞു, നീ ഒരിക്കലും പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യരുത്, നിനക്ക് പ്രായമാകുമ്പോൾ ഒരു ജോലി ചെയ്യാനുണ്ട്. ജനങ്ങൾ പറഞ്ഞു, ആ ബാലന്റെ മനോനില തെറ്റിപ്പോയി, ഞാൻ സ്തംഭിച്ചു പോയിരുന്നു, അമ്മ ഒരു ഡോക്ടറെ വിളിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അതെന്തായിരുന്നു? ഓഹിയോ നദിയിൽ ആ നദിയുടെ കീഴ്ഭാഗത്ത് വെച്ച് അവൻ അതിനെ ക്രമീകരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, വചനം വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ ജനങ്ങളെ തയ്യാറെടുപ്പിക്കുന്നതിനായി യോഹന്നാൻ അയക്കപ്പെട്ടതുപോലെ ആയിരിക്കും നിന്റെ സന്ദേശവും. എനിക്ക് എന്റെ മനോനില തെറ്റിപ്പോയി എന്ന് ഡോക്ടർ ഡേവിസ് മറ്റും പറഞ്ഞുകൊണ്ട് എന്നെ സഭയിൽ നിന്നും പുറത്താക്കാൻ ആഗ്രഹിച്ചു. എന്തുകൊണ്ടെന്നാൽ തിരുവചന പ്രകാരമല്ലാത്ത സ്ത്രീ പ്രാസംഗികരും അങ്ങനെയുള്ള ചിലതിലും ഞാൻ അദ്ദേഹവുമായി യോജിച്ചിരുന്നില്ല. അദ്ദേഹം ചോദിച്ചു, പ്രസംഗിച്ചുകൊണ്ട് ലോകത്തിലൊരു ഉണർവുണ്ടാക്കി കത്തിക്കയറാൻ പോകുന്നു എന്നാണോ നീ പറയുന്നത്? ഞാൻ പറഞ്ഞു, ഞാനല്ല. എന്നാൽ അവൻ അങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ബില്ലേ, നിനക്കൊരു ദുസ്വപ്നമുണ്ടായിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ തന്നെ എന്റെ ചീട്ട് ഉപേക്ഷിക്കുന്നു, ഇനി മുതൽ ഞാൻ താങ്കളുടെ ആരുമല്ല. അവനത് പറഞ്ഞു, ഞാനത് വിശ്വസിക്കുകയും അവനത് തെളിയിക്കുകയും ചെയ്തു. അവനത് തെളിയിച്ചു. വചനത്താൽ അവന്റെ വചനത്തെ അവൻ തെളിയിച്ചു. കാരണം അവൻ വചനമാകുന്നു. അതാണ് അതിന്റെ നല്ല ഭാഗം. കാണുന്നു, വചനം എന്താണ് ചെയ്തത്? ഹൃദയത്തിന്റെ ചിന്തനങ്ങളെ അറിയുന്നു. അത് ശരിയല്ലേ? ശരി. എബ്രായർ 13:8 അത് തെളിയിക്കുന്നു. അവസാന ദിവസങ്ങളിൽ അവനൊരു തയ്യാറെടുക്കപ്പെട്ട മണവാട്ടി സഭ ഉണ്ടായിരിക്കും. ബ്രദർ ബ്രൻഹാം അവൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല, എന്നാൽ അവനത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അവനത് തെളിയിക്കും. മറ്റുള്ള എല്ലാവരും പുറത്തു വിളിക്കപ്പെട്ടവരണം. അത് ശരിയാണ്. തന്റെ രക്തത്താൽ പല നിറത്തിലെ പുള്ളികളാക്കിയ പല നിറത്തിലെ പുള്ളികളുള്ള പക്ഷി കാണുന്നോ? പുറത്തേക്ക് വിളിക്കപ്പെട്ടത് മറ്റുള്ള എല്ലാവരും അവൾക്ക് വിരുദ്ധമായിരിക്കും. അവൾ നിരസിക്കപ്പെട്ടും തള്ളപ്പെട്ടുമിരിക്കും. എന്നാൽ ആ പല നിറത്തിലെ പുള്ളികളുള്ള പക്ഷി ഇപ്പോൾ എഴുത്തുകാരൻ അതുമായി എത്രമാത്രം വിയോജിക്കുന്നു എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. അവൻ തെറ്റു ചെയ്യുകയാണ്. ഓർക്കൂ, ആ പക്ഷിയെ ആ പല നിറത്തിലെ പുള്ളികളുള്ള പക്ഷിയോട് എന്തു ചെയ്തു? അവർ അവയിൽ രണ്ടെണ്ണമെടുക്കും. അതിൽ ഇണയെ ഒരെണ്ണത്തെ കൊന്നിട്ട് മറ്റേതിന് മേലൊഴിക്കും. അത് കുഷ്ഠത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ആ രക്തത്തിന്റെ പുള്ളികൾ വിശുദ്ധം വിശുദ്ധം കർത്താവിന് വിശുദ്ധം എന്ന് ആലറി വിളിക്കും. അത് നമ്മുടെ ഇണയായ യേശുക്രിസ്തു അതായിരുന്നു കൊല്ലപ്പെട്ടത്. അവൻ രക്തം നമ്മുടെ മേലായി വിശുദ്ധം വിശുദ്ധം കർത്താവിന് വിശുദ്ധം എന്ന് നിലവിളിക്കുന്നു. മറ്റുള്ള എല്ലാ പക്ഷികളും അവരുടെ പുസ്തകത്തിൽ എന്റെ പേരുള്ളതിനാൽ ഞാൻ ആനന്ദിക്കുന്നു. ഇവിടെ ഭൂമിയിലല്ല, എന്നാൽ അവിടെ മുകളിൽ. ഒരു കോലാട്ടിന്റെ തോലിലല്ല, കുഞ്ഞാടിന്റെ തോലിന്മേൽ. അത് ശരിയാണ്. മരിച്ചവരുടെ ഒരു പുനരുത്ഥാനമുണ്ടാകും. അവനത് തീർച്ചയാക്കും. അത് ശരിയാണ്. അവനത് തെളിയിക്കും. സഭയ്ക്ക് മേഘങ്ങളിലേക്ക് എടുക്കപ്പെടലുണ്ടാകും. അതെങ്ങനെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നെനിക്കറിയില്ല, എന്നാൽ അവനത് തെളിയിക്കും. അവന്റെ വചനം സത്യമാണ്. ഒരു ആയിരം ആണ്ട് വാഴ്ച ഉണ്ടാകും. അവനത് തെളിയിക്കും. അതവന്റെ വചനമാണ്. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഉണ്ടാകാൻ പോകുന്നു. അവനത് തെളിയിക്കും. എന്തെന്നാൽ അവന്റെ വചനം അങ്ങനെ പറയുന്നു. നീതിമാന്മാർ മാത്രമേ അവിടെ ഉണ്ടാകൂ. അവൻ അതും കൂടെ തെളിയിക്കും. അത് ശരിയാണ്. ഈ വചനത്തിന്റെ ഭാഗങ്ങളായിരിക്കുന്നവർ മാത്രം. നോക്കൂ, ഈ വചനത്തൊന്നും അവരുടെ കാലത്തിലെ അവരുടെ സ്ഥാനത്തും അവരുടെ ഭാഗവുമായുള്ളവർ മാത്രമേ അവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. കാരണം അത് എന്താണോ അതായിരിക്കും അത് അവൻ വചനമാകുന്നു. ഒരു സ്ത്രീ എന്നാൽ എന്താണ്? ഒരു മനുഷ്യന്റെ ഛായയാണ്. എന്താണ് സഭ എന്നാൽ? എന്താണ് വചനത്തിന്റെ ഛായയാണ്. നോക്കൂ, അത് കൃത്യമാണ്. കാണുന്നോ? അതുകൊണ്ട് കൃത്യമായും അതവിടെ ഉണ്ടായിരിക്കണം. അവന്റെ വചനത്തിലുള്ള സത്യവിശ്വാസികൾക്ക് മാത്രമേ അതറിയാനും ഇതിനെ വിശ്വസിക്കാനും കഴിയുകയുള്ളൂ. അവർക്ക് തെളിയിക്കാനായി ദൈവം സഹായിക്കുന്നു. അത് ശരിയാണ്. അത് സത്യമാണ്. ഇപ്പോൾ നിങ്ങളത് വിശ്വസിക്കുന്നോ? നിങ്ങളിത് വിശ്വസിക്കുന്നോ? അങ്ങനെയാണെങ്കിൽ വിശ്വാസത്താൽ കടന്നു ചെന്ന് അവന്റെ വസ്ത്രത്തിന്മേൽ തൊടുവിൻ എന്ന് കൊണ്ടാൽ അവൻ ഈ വഴിയായി കടന്നു പോകുന്നു. എബ്രായർ 13:8 അവൻ ഇന്നലെയും ഇന്നുമെന്നേക്കും അനന്യൻ തന്നെ എന്ന് തെളിയിക്കും. ഇതാ ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. മത്തായി. മാത്രമല്ല, എബ്രായ പുസ്തക പ്രകാരം അവനൊരു മഹാപുരോഹിതനാണ്. എബ്രായരുടെ പുസ്തകം 4:15. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. നിങ്ങളത് വിശ്വസിക്കുന്നോ? കടന്നു ചെന്ന് കർത്താവിന് തൊടുക. അവൻ എല്ലായിടത്തും സന്നിഹിതനായിരിക്കുന്നു. ഇതാ ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. കാലങ്ങളിലൂടെ താഴേക്ക് നോക്കുവിൻ. സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ. ഇപ്പോൾ അവൻ ഇന്നലെയും ഇന്നുമെന്നേക്കും അനന്യനാണ്. എല്ലാ വിധത്തിലും മാറ്റമില്ലാത്തവൻ എന്ന് വിശ്വസിക്കാത്തൊരു സഭയിലാണ് നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ദൂരമായി കൊള്ളുക. ശോധന ചെയ്യൂ. ഇപ്പോൾ അവൻ മരിച്ചവനൊന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് നാം പറയുന്നു. അത് ഞാൻ പറയുന്നതല്ല, ഇവിടെ വചനമാണത് പറഞ്ഞിരിക്കുന്നത്. അവർ പറയുന്നു അവൻ മരിച്ചവനൊന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ പറയുന്നു അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. നിങ്ങളത് വിശ്വസിക്കുന്നു? ഈ കാര്യങ്ങൾ അവസാന ദിവസത്ത് സംഭവിക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതായത് അതേ മനുഷ്യപുത്രൻ പ്രത്യക്ഷമാക്കപ്പെടും. ഇപ്പോൾ ഓർക്കൂ, അവിടെ അബ്രഹാമിനോട് സംസാരിച്ചത് യേശു അല്ലായിരുന്നു. അത് അവന്റെ പിന്നിലായിരുന്ന സാറായുടെ ഹൃദയത്തെ വിഭജിക്കാൻ കഴിഞ്ഞവനായിരുന്നു. അത് യേശു ആയിരുന്നില്ല. അവൻ അപ്പോൾ ജനിച്ചിരുന്നില്ല. അത് ഒരു മനുഷ്യജടത്തിലെ മനുഷ്യനായിരുന്നു. അതിനെ അബ്രഹാം യേലോഹീം സർവശക്തനായവനെന്ന് വിളിച്ചു. കാണിക്കുന്നത് യേശു പറഞ്ഞു, സൊദോമിന്റെ നാൾക്കളിലായിരുന്നത് പോലെ തന്നെ ഇപ്പോൾ വളരെ നന്നായി ശ്രദ്ധിക്കൂ. സൊദോമിന്റെ നാൾക്കൾ എന്ന പോലെ തന്നെ മനുഷ്യപുത്രൻ വരെയെങ്കിലും ആകും. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അല്ല, ഒരു സഭയെ പോലെയല്ല. നോക്കൂ, അതിലും കൂടുതലല്ല. മണവാട്ടിയെ വിളിച്ചിരിക്കുന്നു. നോക്കൂ, മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ എന്താണ്? സഭയെ തലയോട് യോജിപ്പിക്കാനും ഒന്നിപ്പിക്കാനും മണവാട്ടിയുടെ കല്യാണത്തിനായി രണ്ടുപേരെയും ഒരുമിപ്പിക്കാനായി മനുഷ്യപുത്രൻ ജഡമായി തീർന്ന് താഴേക്കിറങ്ങി വരുന്നു. ഇതിലൂടെ തന്നെ മണവാളൻ വരുന്നു എന്ന വിളിയുമുണ്ടാകും. സഭ വചനമായിരിക്കേണ്ടതിന് അവൻ വചനമാകുന്നു. രണ്ടും ഒരുമിച്ച് ചേരുന്നു. അത് ചെയ്യേണ്ടതിന് അത് മനുഷ്യപുത്രന്റെ വെളിപ്പെടൽ പ്രത്യക്ഷമായി വരേണ്ടതുണ്ട്. ഒരു മത പുരോഹിതനല്ല, ഞാൻ എനിക്കറിയില്ല ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നു. നോക്കൂ, യേശു ക്രിസ്തു അത് മനുഷ്യപുത്രനാണ് നമ്മുടെ ഇടയിലേക്ക് ജഡത്തിൽ ഇറങ്ങി വന്ന് അവന്റെ വചനത്തെ അത്രമാത്രം വാസ്തവമാക്കിക്കൊണ്ട് അവനെയും സഭയെയും അത് ഒന്നാക്കി യോജിപ്പിക്കുന്നു. മണവാട്ടി അത് കഴിയുമ്പോൾ കല്യാണ സദ്യക്ക് വീട്ടിലേക്ക് പോകും. ആമേൻ. അവൾ മുന്നമേ തന്നെ ഒരുമിച്ചിരിക്കുന്നു. നോക്കൂ, കല്യാണത്തിനല്ല, നാം കല്യാണ സദ്യക്കാണ് പോകുന്നത്. നിങ്ങളുടെ ജഡത്തിൽ നിറയ്ക്കുക, സ്വയം ശക്തരായ സകലരുടെയും ജഡത്തിൽ, കാരണം കുഞ്ഞാട്ടിന്റെ കല്യാണം വന്നുവല്ലോ. എന്നാൽ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടൽ കല്യാണ സദ്യയാകാൻ പോവുകയാണ്. ഇവിടെ വചനം ആ വ്യക്തിയുമായി ഒന്നാകുമ്പോൾ അവർ രണ്ടാളും ഒന്നായിത്തീരുന്നു. പിന്നെ അത് എന്താണ് ചെയ്യുന്നത്? സഭയിലെ മതതത്വവേദ ശാസ്ത്രികളെ അല്ല, അത് മനുഷ്യപുത്രനെ വീണ്ടും പ്രത്യക്ഷമാക്കും. ആ മനുഷ്യപുത്രൻ സഭയും വചനവും ഒന്നായി തീർന്നിരിക്കുന്നു. മനുഷ്യപുത്രൻ എന്തെല്ലാം ചെയ്തിരുന്നോ അവൻ വചനമായിരുന്നു, സഭയും അതേ കാര്യം തന്നെ ചെയ്യുന്നു. കാലങ്ങളിലൂടെ അവൻ സ്വയം എങ്ങനെയാണ് തെളിയിച്ചത്? അവരുടെ വിചാരങ്ങളെ അറിഞ്ഞുകൊണ്ട് വചനം സംസാരിക്കാൻ കഴിയുമായിരുന്ന പ്രവാചകന്മാരുടെയായിരുന്നു. അങ്ങനെയാണ് അവരതറിഞ്ഞിരുന്നത്. സഭാകാലത്തിലേക്ക് വാഗ്ദത്തം ചെയ്തിരുന്നു. അതിലൂടെ വരുമ്പോൾ അത് പകലുമല്ല രാത്രിയുമല്ല, എന്നാൽ സന്ധ്യാസമയത്തോ മനുഷ്യപുത്രൻ വെളിപ്പെടും. അത് വീണ്ടും കടന്നുവരും, സന്ധ്യാസമയത്തോ വെളിച്ചമാകും. കാണുന്നോ, അവനെന്ത് ചെയ്യും? തന്റെ വചനം തെളിയിക്കും. ഇപ്പോൾ തിരികെ നോക്കൂ, അവൻ ഒരു കന്യകയായി വന്നോ? അതല്ലെങ്കിൽ അവൻ വരും എന്നവർ പറഞ്ഞിരുന്നത് പോലെ അവൻ കന്യകയിലൂടെ വന്നില്ലേ? അവൻ എപ്രകാരമാണോ പറഞ്ഞിരുന്നത് കൃത്യമായും അപ്രകാരമല്ലേ വന്നത്? ഇന്നത്തേത് ശ്രദ്ധിക്കൂ, എത്രമാത്രം വ്യത്യാസങ്ങളോ സാൻമാർഗിക വിഷയങ്ങളോ നാസ്തികരോ ഉണ്ടായാലും അവൻ തന്റെ വചനത്തെ തെളിയിച്ചു. അവനിപ്പോഴും കടന്നു വന്ന് തന്റെ വചനം തെളിയിക്കുന്നു. ഈ കാലത്തിലെ സകല സഭകളുടെയും മറ്റും കടന്നു വന്ന് മലാക്കി തുടങ്ങി ക്രിസ്തുവിന്റെ വരവ് വരെയുള്ള കാലയളവിൽ അവർ ദൂരമായിരുന്നതുപോലെ ഇവിടെ നാം ആയിരിക്കുന്നു. പ്രവാചകന്മാരും മറ്റും അവസാനിച്ചിരിക്കുന്നു. അവർ പ്രതാപത്തിലും മറ്റുമായി കടന്നുകൂടിയിരിക്കുന്നു. എന്നാൽ അവൻ അയച്ചിരിക്കുന്ന കഥാപാത്രം കൃത്യമായും ഏതു വിധമുള്ളതാണ്? വളരെയേറെ ചായങ്ങളും പൌഡറുകളും അവിടെയുള്ള എല്ലാ മേക്കപ്പിന്റെ ചപ്പച്ചവറുകളാലും അലങ്കരിക്കുന്ന അസാന്മാർഗികളായ സ്ത്രീകളെ വെറുക്കുന്നവൻ കൃത്യമായും ഒരു ഏലിയാവ്. പുരോഹിതന്മാരെ അവരെ വലത്തുമിടത്തും നശിപ്പിച്ചു. വനാന്തരത്തിന് പുറത്തേക്ക് വരുമ്പോൾ അവരെ ആരെപ്പോലെയും ഒരു ചരണം വലിഞ്ഞുകെട്ടിയിരുന്നില്ല. പറഞ്ഞു, മിശിഹ വന്നുകൊണ്ടിരിക്കുന്നു, അവൻ വരുമ്പോൾ ഞാൻ അവനെ അറിയും, ഞാൻ അവനെ പരിചയപ്പെടുത്തും. ആമേൻ. നിങ്ങൾ ഇതിലും അതിലും ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ തുടങ്ങരുത്. ഏലിയാവ് ചെയ്തിരുന്ന അതേ വിധത്തിൽ തന്നെ കർത്താവിന്റെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പേ അവസാന ദിവസങ്ങളിൽ അത് സംഭവിക്കും. കർത്താവിന്റെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് അത് അയച്ചു തരും. ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയച്ചു തരും. അവൻ പിതാക്കന്മാരുടെ വിശ്വാസത്തിലേക്ക് മക്കളെ തിരികെ കൊണ്ടുവരും. ശ്രദ്ധിക്കൂ, പിതാക്കന്മാരുടെ യഹൂദന്മാരുടെ വിശ്വാസം മക്കളിലേക്ക്. കാണുന്നോ, അവർക്കായി വാഗ്ദത്തം ചെയ്യുന്ന വചനം എവിടെയാണോ അവർ വീണത് അവിടെ ജാതികളും വീഴുന്നു. ഇരട്ടകൾ കൃത്യമായും പരിപൂർണമായും പോകുന്നു. നോക്കൂ, ഇവിടെ നാം അത് കാണുന്നു. ദൈവം തന്റെ വചനം തെളിയിക്കുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. നിന്റെ വചനത്തെ തെളിയിക്കാനായി മരിച്ചവിടെ ഇരുന്നും ഞങ്ങളുടെ കർത്താവായ യേശുവിനെ വീണ്ടും തിരികെ കൊണ്ടുവന്ന ഞങ്ങളുടെ പ്രിയ ദൈവമേ, അവൻ ഇന്നും ജീവിക്കുകയും നിന്റെ വചനം തെളിയിക്കുകയും ചെയ്യുന്നു. തന്റെ വചനത്തെ തെളിയിക്കാനായി പര്യവസാനം വരെയും ഇതാ ഞാൻ എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. അത് എന്നേക്കും അല്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ അവരിൽ ആരാലെങ്കിലും നിങ്ങളുടെ കാലടറിപ്പോകുമായിരുന്നു. കർത്താവേ, ഞാനത് വിവരിക്കാനായി നിർത്തുന്നില്ല. എന്നാൽ എന്നേക്കുമെന്നാൽ അത് ഒരു സമയത്തിന്റെ കാലയളവാണെന്ന് അവർക്കറിയാം. ഈ കാലത്തിന് ശേഷം ഇനി മറ്റൊരു എന്നേക്കും ഉണ്ടായിരിക്കില്ല, അത് നിത്യതയായിരിക്കും. അതിനാൽ അവൻ മോശയിലും മറ്റു പ്രവാചകന്മാരിലിരുന്ന അതേവിധം തന്നെ അതിനുശേഷം അവനൊരു കാലയളവിന് ശേഷം സ്വയം ഒരു മനുഷ്യനായി തീർന്നു. സ്വയം അവൻ പ്രവാചക ദൈവമായി പ്രത്യക്ഷമായി. പിന്നെയും നമുക്കൊരു സമയത്തിന്റെ കാലയളവ് ലഭിച്ചു. അപ്പോൾ വീണ്ടും ഇന്നലെയും എന്നും എന്നേക്കുമായി അവൻ വരുന്നു. ഞങ്ങൾ ഇതേക്കുറിച്ച് ചിന്തിക്കുന്നു. യഹൂദന്മാരുടെ ആ മഹത്തായ ആയിരം ആണ്ട് വാഴ്ചയിൽ ശലോമോൻ അവരെ തൊടാനായി സകല രാജ്യങ്ങളും ഭയന്നിരുന്നപ്പോൾ ആ പ്രവാചകനുണ്ടായിരുന്ന ദൈവത്തിന്റെ മഹത്തായ ദാനം അവരുടെ ഹൃദയത്തിന്റെ സകല രഹസ്യങ്ങളെയും യാതൊന്നും മറച്ചുവെക്കാതെ രാജ്യത്തെ വെളിപ്പെടുത്തി കൊടുത്തു. ആ മഹത്തായ കാലം മാതൃകയാക്കുന്നതും കാണിക്കുന്നുവെന്നാൽ ഒരു മഹത്തായ കാലം വരാനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പിതാവേ, ശലോമോനല്ല, അത് നീയായിരുന്നു. യേശുവിലായിരുന്നത് നീയായിരുന്നു. കാരണം അവൻ പറഞ്ഞു, ദൈവം ക്രിസ്തുവിലായിക്കൊണ്ട് ലോകത്തെ അവനോടൊപ്പം നിരപ്പിച്ചു. അവൻ സൃഷ്ടിയുടെ ആരംഭമായിരുന്നവനാണ്. അവന്റെ ശരീരം വീണ്ടെടുക്കപ്പെട്ട സൃഷ്ടിയായിരുന്നു. ഈ കാലയളവിലൂടെ സഭയ്ക്ക് തന്റെ ആദ്യ സ്നേഹം നഷ്ടമായിരിക്കുമ്പോൾ ഈ അവസാന നാളുകളിൽ ഒരു ചെറിയ കൂട്ടരെ, ചെറിയ ആട്ടിൻകൂട്ടത്തെ അവസാന നാളുകളിൽ വിളിക്കുമെന്ന് നീ വാഗ്ദാനം ചെയ്തിരുന്നു. പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ കുതിച്ചാടുന്നു. നിന്റെ വചനങ്ങളെല്ലാം സത്യമാണെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എന്റെ ഹൃദയം ധ്വനിക്കുന്നു. അവയിൽ ഒന്നുപോലും തോൽവിയടയില്ല. ഇന്ന് ഈ ജനങ്ങളത് മനസ്സിലാക്കട്ടെ. ഈ മണിക്കൂറിൽ തന്നെ ഇനിയും സമയമില്ലെന്നായിട്ട് പടിവാതിൽ അടയ്ക്കപ്പെടുമ്പോ പാപി നിന്നെ അന്വേഷിക്കാനിട വരട്ടെ. മണവാട്ടി, അവൾ അതിൽ നിന്നും ഇതിൽ നിന്നും പുറത്താകാൻ തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് കാണിച്ച ദർശനപ്രകാരം അവൾ തിരികെ ആ നിരയിലേക്ക് വരാനിട വരട്ടെ. പിതാവെ, ഇപ്പോൾ അനുഗ്രഹിക്കുകയും രോഗികളെ സൌഖ്യമാക്കുകയും ചെയ്യണമെന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്ന തൂവാലകളും തുണികളും ഇവിടെ കിടക്കുന്നു. ഇപ്പോൾ തിരുവചനത്തിൽ അത് പറയുന്നു, പൗലോസിന്റെ മേമേൽ നിന്ന് റുമാലും ഉത്തരവും രോഗികളെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ വിശുദ്ധനായ പൗലോസ് അല്ലെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അത് വിശുദ്ധ പൗലോസ് ആയിരുന്നില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. അത് അവൻ നിന്റെ ദാസനാണ് എന്നുള്ള ജനങ്ങളുടെ വിശ്വാസം മൂലമായിരുന്നു. കർത്താവെ, ഈ ജനങ്ങൾ വിശ്വസിക്കുന്നില്ലായിരുന്നു എങ്കിൽ നൂറുകണക്കിന് മൈലുകൾ വാഹനമോടിച്ച് വരില്ലായിരുന്നു. അവരുടെ വിശ്വാസത്തിന് പ്രതിഫലം കൊടുക്കണമേ കർത്താവെ. ഞാൻ ഈ തൂവാലകളെ അഭിഷേകം ചെയ്യുന്നില്ല. പൗലോസ് അവയെ അഭിഷേകം ചെയ്തിരുന്നില്ല. അവന്റെ ശരീരത്തിൽ നിന്നും അതെടുത്തിരുന്നു. ഞാൻ ഈ തൂവാലകളെ പിടിച്ചിരിക്കുമ്പോൾ കർത്താവെ, അതിന്റെ ശരീരമല്ല, കാരണം അതൊരു പ്രയോജനം ചെയ്യില്ല. എന്നാൽ അത് നിന്റെ വീണ്ടെടുക്കപ്പെട്ട സമ്പത്താണ്. അതിനാൽ ഞാൻ ദൈവമേ, നീ അവരുടെ വിശ്വാസത്തെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരിൽ ഓരോരുത്തരും ദൈവത്തിന്റെ രാജ്യത്തിന്റെ മുഖത്തിനായിട്ട് സൌഖ്യമാകാനുള്ളവരട്ടെ. ഇപ്പോൾ കർത്താവെ, ഒരു നീളമേറിയ സന്ദേശം ഒരല്പസമയത്തിൽ കൂടുതൽ എടുക്കണമെന്ന് ഞാൻ അർത്ഥമാക്കിയിരുന്നില്ല. എന്നാൽ അത് രണ്ടു മണിക്കൂറിലോ അതിലധികമോ കടന്നുപോയി. ഇപ്പോൾ കർത്താവെ, രോഗികൾ സൌഖ്യമാകേണ്ടവരട്ടെ. നീ ഇവിടെയാണെന്ന് ജനങ്ങൾ കാണട്ടെ. അതിനാൽ ഇത് ഞാൻ സ്വയമായി പറഞ്ഞതല്ലെന്ന് വരും. അത് നീയാണ് കർത്താവെ. ഞാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇപ്പോൾ ഏകദേശം 10 നിമിഷങ്ങൾ മാത്രം. എനിക്കറിയില്ല നിങ്ങളുടെ എന്തെങ്കിലും ചെയ്തിരുന്നോ. അതെന്താണ്? ബില്ലി ചിലത് കൊടുത്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഇന്ന് രാവിലെ നേരം അത് ചെയ്യാനായി ഞാനോട് പറഞ്ഞിരുന്നു. അവിടെ പിന്നിലായി അല്പം നേരത്തിന് മുമ്പ് വന്നിരുന്നു. എനിക്ക് അവനോട് ചോദിക്കാൻ അവസരം കിട്ടിയില്ല. കാരണം ഞാൻ സഹോദരൻ ബേനിനോടും അവിടെ ചുറ്റുന്നവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അവനോട് ചോദിക്കാനായി ഒരു അവസരം കിട്ടിയില്ല. അവൻ കുറച്ച് പ്രാർത്ഥനാ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രാർത്ഥനാ കാർഡ് ബി, ഒരു 100, 1 മുതൽ 100 വരെയോ? ബി, കൊള്ളാം. നമുക്ക് പ്രാർത്ഥനാ കാർഡ് നമ്പർ ബി 1 എടുക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആരുടെ കയ്യിലാണ് ബി ഉള്ളത്? നിങ്ങൾ കഴിയുമോ? നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് നടക്കാനാകുമെങ്കിൽ കൈയുയർത്തിയാലും പുറകിലുള്ള ഏതോ സ്ത്രീയാണ്. ശരി, ബി നമ്പർ 1, നമ്പർ 2, 3, 4, 5 ഇതുവഴി കടന്നു വരൂ. ഇവിടെ ഇരിക്കുന്ന ചെറിയ കുട്ടികളോട് ഈ പ്രസംഗവേദിക്ക് ചുറ്റിലൂടെ വന്ന് ഇവിടെ ആയിരിക്കാമോ എന്ന് ചോദിക്കുകയാണ്. ശരി, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയും. അവരെ അയക്കൂ. നിങ്ങൾ ആ ഇടനാഴിയിലൂടെ പോകണം. 1 മുതൽ 5 വരെയുള്ളവർ നിങ്ങൾ അവിടെയുള്ള ആ ഇടനാഴിയിലൂടെ താഴേക്ക് നടന്നു വരൂ. അവിടെ ഇടനാഴിയിലുള്ളവർ കഴിയുമെങ്കിൽ അവിടെ ഇരിപ്പിടത്തിന്റെ പിന്നിലൂടെ വന്ന് ഇവിടേക്ക് വരൂ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ചെറിയ കുട്ടികൾ നേരെ ചുറ്റിത്തിരിഞ്ഞ് പ്രസംഗവേദിയുടെ പിന്നിൽ വരണം. അവർക്ക് പ്രാർത്ഥിക്കാനായി ജനങ്ങൾ നേരെ ഇവിടെ നടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമുക്ക് നോക്കാം. കൊള്ളാം, ഞാൻ എത്ര വരെ വിളിച്ചു? 1 മുതൽ 5 വരെ. അതങ്ങനെയല്ലേ? 1, 2, 3, 4, 5. 1 മുതൽ 5 വരെ പ്രാർത്ഥനാ കാർഡ് കെട്ടിയുള്ള എല്ലാവരും, അവർക്ക് തങ്ങളുടെ കാലിൽ നിൽക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ കൈ ഉയർത്തിയാലും. അതാ 1, 2, 3, 4. ഞാൻ 1 കുറഞ്ഞു കാണുന്നു. 1, 2, 3, 4, 5. 1, 2, 3, 4 നിങ്ങളാണോ? 1, 2, 3, 4. ബിയിലെ 5 എവിടെ? 5. മകളെ, ആ വഴിയായി വന്നാലും, ശരിമാൻ, ആ വഴി ചുറ്റിപ്പോയാലും, അത് തന്നെ 5 നേരെ ചുറ്റിപ്പോയിട്ട് തിരികെ വന്നാലും. 6, 7, 8, 9, 10. ശരി, ഈ പ്രാർത്ഥനാ കാർഡ് 6, 7, 8, 9, 10. നോക്കൂ, ഞങ്ങളത് ചെയ്യുന്നത് പിന്നീട് നിങ്ങൾക്കൊരു തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. 6, 7, 8, 9, 10. ഇപ്പോൾ എനിക്ക് കിട്ടി. ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കാർഡുണ്ടോ ശ്രീമാൻ? ഇവിടെ നിൽക്കുകയാണോ? 7ഓ? ശരി, നേരെ അവിടേക്ക് പോകൂ. നേരെ നിങ്ങളും അവരോടൊപ്പം ചേർന്നുകൊള്ളൂ. എനിക്ക് 2 എണ്ണമേ കിട്ടിയുള്ളൂ. അവിടെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, 6, 7, 8, 9, 10. പ്രാർത്ഥനാ കാർഡ് 6, 7, 8, 9, 10. എനിക്കിവിടെ 2 എണ്ണമേ കിട്ടിയിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഒന്നുണ്ടോ ശ്രീമാൻ? അതാണ്. ശരി, അവിടെയാണവർ. 10, 11, 12, 13, 14, 15. ഇപ്പോൾ അതായിരിക്കും 1, 2, 3, 4, 5 ശരി. 16, 17, 18, 19, 20 അത് 1, 2, 3, 4 ശരി. 20, 21, 22, 23, 24, 25 1, 2, 3 ആ വഴിയെ ചുറ്റിപ്പോകണം. ശ്രീമാൻ നേരെ ചുറ്റിപ്പോകണം. നിരയിൽ കടന്നു വരൂ. 25, 25 അവനെ സഹായിക്കൂ. 2 ഏത് വഴിയിലൂടെയാണോ അവൻ പോകാൻ ആഗ്രഹിക്കുന്നത് അതിലൂടെ പോകട്ടെ. ഇവിടെയാണ് സഹോദര, നിങ്ങൾ നേരെ ഇവിടെ തന്നെ. അവർ നിങ്ങൾക്കായി ആ വഴി തുറന്നു. ഇവിടെ ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി ഉണ്ടാക്കി തന്നു. നിങ്ങൾ കഴിയുമെങ്കിൽ അവിടെ വരുമ്പോൾ ആരെങ്കിലും അവനെ സഹായിച്ചാലും അവൻ ചുറ്റിലൂടെ വന്ന് നിരയിൽ കടക്കട്ടെ. ഞാൻ നിങ്ങൾ പറയുന്നത് അവൻ അവിടെ തന്നെ ഇരിക്കട്ടെ. അവന്റെ നമ്പർ വിളിക്കുമ്പോൾ അവനെ ഇവിടെ കൊണ്ടുവന്നിരുത്തുക. കാണുന്നോ, അവൻ നമ്പർ വരുമ്പോൾ അവനെ നിരയിൽ കൊണ്ടുവന്നിരുത്തുക. ശരി, ഇപ്പോൾ എത്ര പേർ കൂടെ പോകാൻ കഴിയുമോ അത്രയും ആകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു പ്രാർത്ഥനാ കാർഡുമില്ലാതെ തീർച്ചയുള്ളവരായി രോഗികളെ ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നവരായി എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈ ഉയർത്തിയാലും നിങ്ങളെ വിശ്വസിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എത്ര പേർ ഇവിടെ നിന്നും നിങ്ങളെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ല, ഒരു രോഗങ്ങളെക്കുറിച്ചും എനിക്ക് അറിയില്ലെന്ന് അറിയാവുന്ന എത്ര പേരുണ്ട്? എന്റെ കൂടാരത്തിലെ ജനങ്ങൾ ഇവിടെയുണ്ട്. അപരിചിതരായ നിങ്ങളിൽ ആരെയും, ധർമ്മോപദേശികൾ ഒഴികെ മറ്റാരെയും ഞാൻ കാണുന്നില്ല. ഇതാ ഇവിടെ കീഴ്വശത്ത് ഞാൻ അറിയുന്ന ഒരു വ്യക്തിയുണ്ട്. ഞാൻ ഇവിടെ വളരെ കാലമായിരുന്നിട്ടില്ല. നോക്കൂ, ജനങ്ങൾ എല്ലായിടത്തും വന്നിരിക്കുകയാണ്. ഇവിടെയുള്ള എത്ര പേർ ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചിട്ട് നിങ്ങളെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ല എന്നറിയാവുന്ന എത്ര പേർ ഇവിടെയുണ്ട്? നിങ്ങളുടെ കൈകളെ ഉയർത്തിയാലും ഇവിടെ നോക്കൂ. കാണുന്നോ, കാണുന്നോ? ആ, നിങ്ങളുടെ കൈകൾ ദൈവത്തിന് മുന്നിലാണെന്ന് നിങ്ങൾ കാണുക. എനിക്കവരെ പറ്റി ഒന്നും അറിയില്ല. ഇപ്പോൾ ഞാൻ അറിയാതെ എനിക്കറിയാവുന്ന ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥന വിളിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയാനാകില്ല. അങ്ങനെ ആയാലും അവർ എന്തിലേക്കാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് എന്നെനിക്കറിയില്ല. നോക്കൂ, അവർ എന്തിലേക്കാണ് ഇവിടെ ആയിരിക്കുന്നത് എന്നെനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ എന്തിനാണ് ശ്രമിക്കുന്നതെന്നാൽ നിങ്ങളിത് കണ്ടിരിക്കണം. ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. നിങ്ങളത് വിശ്വസിക്കുന്നോ? അവൻ തന്റെ വചനത്തെ തെളിയിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? ശരി. സഭാകാലത്തിന് അവസാനത്തിങ്കൾ അവൻ സ്വയം മനുഷ്യപുത്രനെ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ടോ? എത്ര പേർ ലോകം കാഴ്ചയിൽ സ്വതോങ്കോമറുടെ വിധത്തിലായി കാണപ്പെടുന്നില്ലേ? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ബെല്ലി, നീ എന്താണ് അവരെ നേരെ ഇവിടേക്ക് വരാൻ അനുവദിക്കാത്തത്? അതെ, ശരി, കൊള്ളാം, ശരി, എല്ലാം ശരിയാണ്. കാലത്തിന്റെ അവസാനത്തിങ്കൾ അവൻ അവനെ സ്വയം വെളിപ്പെടുത്തും. ഇപ്പോൾ നോക്കൂ, നിങ്ങളത് തിരിച്ചറിയുന്നോ? എന്നാൽ ഇവിടെ തികച്ചും അസാധ്യമായതാണോ? ഇപ്പോൾ ഇവിടെ നിലയിൽ നിൽക്കുന്ന ജനങ്ങളെ ഞാനുടെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. അവിടെ ആയിരിക്കുന്ന ജനങ്ങളെയും അവരെയും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ എബ്രായ 4:15 ഓർക്കൂ, അതാണ് ഞാൻ വിശ്വസിക്കുന്നു. അതിങ്ങനെ പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അത് സത്യമല്ലേ? ഇപ്പോൾ അവൻ മഹാപുരോഹിതനാണ് എങ്കിൽ പിന്നെ അവൻ എബ്രായർ 13:8 എന്നാൽ ഇന്നലെയും ഇന്നവനേക്കും അനന്യം. അത് ശരിയല്ലേ? ഇപ്പോൾ അവൻ എങ്ങനെയാണ് അവനെ സ്വയമായി വെളിപ്പെടുത്തുന്നത്? ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ അവൻ സദാസമയത്തും തന്റെ പ്രവാചകന്മാർക്കൂടി സംസാരിക്കുന്നു. അവൻ ന്യായവിധി നടത്തുന്ന മുമ്പ് എല്ലാ നേരത്തും ഒരു സന്ദേശം അയക്കുന്നു. സകല കാര്യങ്ങളും അവന്റെ രീതികളെ അവൻ ഒരിക്കലും മാറ്റുന്നില്ല. ഒരു നിർദോഷിയുടെ രക്തച്ചൊരിച്ചിലൂടെ എങ്ങനെയാണ് മനുഷ്യ രക്ഷിക്കണമെന്നത് ഏത് നോർത്ത് വെച്ച് തന്നെ അവൻ തീരുമാനിച്ചിരുന്നു. അവൻ അതിനെ ഒരിക്കലും മാറ്റം വരുത്തിയില്ല. വിദ്യാഭ്യാസത്തിലൂടെയും ബാബേൽ ഗോപുരത്തിലൂടെയും മഹത്തായ പട്ടണങ്ങളുടെയും അങ്ങനെയുള്ള എല്ലാത്തിനാലും നാം അതിനെ മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ അത് പ്രവർത്തിക്കയില്ല. ലോകത്തിന്റെ വിദ്യാഭ്യാസം അവന് കൊടുത്തുകൊണ്ട് നാം അതിന് ശ്രമിച്ചു. ജനങ്ങളെ വിഭാഗീയ സഭകളിലാക്കി നാം അതിനെ മാറ്റാൻ ശ്രമിച്ചു. അത് ഒരിക്കലും പ്രാവർത്തികമായില്ല. ആരാധനയ്ക്കായി ഒരേ ഒരിടത്തെ മനുഷ്യൻ സന്ധിക്കാനാകൂ? അത് രക്തത്തിന് കീഴിലാണ്. നിങ്ങളുടെ വിഭാഗീയ സഭകൾ നിങ്ങളെ വേർതിരിവ് നടത്തും. രക്തത്തിന് കീഴിലോ നിങ്ങൾ സമന്മാരാണ്. അവനൊരിക്കലും മാറുന്നില്ല. ഇപ്പോൾ അവൻ മാറ്റപ്പെടാത്ത മഹാപുരോഹിതനും ഇന്നലെയും ഇന്ന് വന്നേക്കും അനന്യനാണ് എങ്കിൽ പിന്നെ അവന് തന്റെ വചനം കാക്കേണ്ടതുണ്ട്. അവൻ ചെയ്തിട്ടുണ്ട് എന്ന് നാം പറയുന്നതിനാലല്ല, അവൻ ചെയ്യും എന്നവൻ പറഞ്ഞിരുന്നു. കാണുന്നോ, ഇപ്പോൾ അവൻ അത് ചെയ്യുമെങ്കിൽ. ഇപ്പോൾ ഒരു നിമിഷം മാത്രം നിർത്തുന്നു, ചിന്തിക്കൂ. ഇപ്പോൾ ഈ പ്രാർത്ഥന നിന്നുകൊണ്ടിരിക്കുന്ന എത്ര പേർ, എനിക്ക് നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ രോഗത്തെക്കുറിച്ചോ ഒരു കാര്യം പോലും അറിയില്ലെന്ന് അറിയാവുന്ന എത്ര പേരുണ്ട്? എന്നാൽ നിങ്ങളെ കൈയുയർത്തി എന്താണ്, ഞാൻ നിങ്ങളെപ്പോലും എനിക്കറിയില്ല എന്നുള്ള എത്ര പേർ നിലയിലുണ്ട്? നിങ്ങളുടെ കൈ ഉയർത്തിയാലും നോക്കൂ, ശ്രോതാക്കളിലേക്ക് നോക്കൂ. ഇപ്പോൾ അവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ആകണമെന്നില്ല. നിങ്ങൾ അവന്റെ വസ്ത്രത്തിൽ തൊട്ടാൽ മാത്രം മതി. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് പറയൂ, കർത്താവായ യേശുവേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, ഞാനത് വിശ്വസിക്കുന്നു. നിനക്കത് ബ്രദർ ബ്രൻഹാം വെളിപ്പെടുത്താനാകും എന്ന് ഞാനത് വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഇത് ബ്രദർ ബ്രൻഹാമാണ് എന്നതല്ല, അവനൊരു സാധാരണ മനുഷ്യനാണ്. ഒരുപക്ഷെ ഇന്ന് രാവിലെ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടലുണ്ടാകുമെങ്കിൽ നിങ്ങൾ മേഘങ്ങളിലേക്ക് ലെടുക്കപ്പെടലെ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് രാവിലെ നേരം മേഘങ്ങളിലേക്ക് ലെടുക്കപ്പെടൽ സംഭവിക്കുന്നെങ്കിൽ ഞാനത് താഴ്മയോട് പറയട്ടെ. നാം അവസ്ഥകളിലേക്ക് പോകുന്നെങ്കിൽ, നാം എവിടെയായിരിക്കേണ്ടതുണ്ട് എന്നതിലേക്ക് പോകുന്നെങ്കിൽ, ഈ കൂട്ടായ്മയിലെ പകുതിയോളം നിങ്ങളിൽ പകുതി പേർ എനിക്ക് മുമ്പായി പോകും. അത് ശരിയാണ്, ഞാനുണ്ടാകില്ല. എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിലേക്ക് നോക്കൂ. ഞാനതിനെ എത്ര നിസ്സാരമായിട്ടാണ് ചുമക്കുന്നത്. അവനെ കുറിച്ച് ഞാൻ എന്തറിയുന്നു എന്ന് അറിഞ്ഞ ശേഷം ഞാനിപ്പോൾ ജീവിക്കുന്ന വിധത്തിലാകുന്നില്ലെങ്കിൽ ഞാൻ ക്രിസ്തുവിന് ലാഭകരമല്ലാത്ത ഒരു ദാസനാണ്. അസാന്മാർഗമായ വിധത്തിലല്ല, അശുദ്ധമായ വിധത്തിലല്ല, അങ്ങനെയുള്ള ഒന്നുമല്ല. അത് സത്യമാണെന്ന് ദൈവം അറിയുന്നു. ആണെന്നോ, ഞാൻ ശരിയായി ജീവിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ എനിക്ക് ആ കാര്യത്തിന് മുകളിൽ പോകാൻ കഴിയുന്നില്ല എന്നപോലെ കാണുന്നു. ഒരുപക്ഷെ അത് മറ്റാരെങ്കിലും ആകാം. അതല്ല, വളരെ വിദ്യാഭ്യാസം മറ്റുണ്ടായിട്ട് അവർക്കതിനെ ജനങ്ങളുടെ അടുക്കൽ കൊണ്ടുപോകാനായി എന്ന് വരാം. പിന്നെ മറ്റെന്തെങ്കിലും ചിന്തിക്കുന്ന നേരം എങ്ങനെയായാലും എല്ലാവർക്കും അത് കിട്ടാൻ പോകുന്നില്ല. കാണുന്നോ, കാണുന്നോ, നോക്കൂ, അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അവൻ അറിയുന്നു. അതിനാൽ ഞാൻ എന്നെ തന്നെ അവന് സമർപ്പിച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവേ, ഞാൻ നിന്റെ കൈകളിലാണ്. എന്ത് യോഗ്യമായി കാണുന്നുവോ അതുപോലെ എന്നോട് ചെയ്താലും. ഇപ്പോൾ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നുമെന്നേക്കും അനന്യനാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഈ സ്ത്രീയെ പരിചയമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൾ ആരാണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ എനിക്കവളെ അറിയാം. എങ്ങനെയോ എനിക്കവളെ അറിയാം. ഞാൻ അവളുടെ മുഖം കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ സമയത്ത് അവൾ ആരാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. എങ്ങനെയായാലും ഞാൻ എനിക്കവളെ അറിയാം. എനിക്ക് നിന്നെ അറിയില്ലേ? ഊഹ, അവളുടെ മുഖം നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അവളെ അറിയാമല്ലോ. എന്നാൽ അവൾ ആരെന്ന് എനിക്ക് പറയാനാകുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് അവൾ നിങ്ങളുടെ ഭർത്താവല്ലേ? അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീ, അവളുടെ ഭർത്താവ് ന്യൂ അൽബനയിലെ 777 11 അങ്ങനെയോ മറ്റുമുള്ള ഒന്നിൽ ജോലി ചെയ്തിരുന്നു. ശ്രീമതി ആഗൻ, അത് ശരിയാണ്. ഇപ്പോൾ നീ ഇവിടെ സഭയിൽ വന്നുകൊണ്ടിരുന്നു. റോയ്, നമ്മൾ അന്നൊരു ദിവസം പോയിരുന്നതല്ലേ ആ പർവ്വതത്തിന് മുകളിൽ താമസിച്ചിരുന്നത്? എന്ത് പറഞ്ഞു? അവളുടെ സഹോദരി. അതായിരുന്നു, അതാണ് കണ്ണൻ തോന്നിയത്. ഞാനും റോയിയും വാഹനം ഓടിച്ചു പോകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അവൻ പേർ പറഞ്ഞിരുന്നു. കർത്താവ് എന്നെ അവിടെ മുകളിലേക്ക് അയക്കുകയും ആ സ്ത്രീ അവിടെ വെച്ച് സൗഖ്യമാകുകയും ചെയ്തു. അതെ ശ്രീമാൻ, എനിക്കിപ്പോൾ ഓർമ്മ വന്നു. ഇപ്പോൾ നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഒരറിവുമില്ല, അത് നിനക്കറിയാം. അവൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം കർത്താവായ യേശുവിന് അവളോട് പറയാനായാൽ, അതല്ല, അവൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായി വിഷമുണ്ടായിരിക്കാം. ഒരുപക്ഷെ അവളുടെ ഭർത്താവ് എന്നും കഷ്ടത്തിൽപ്പെട്ടേക്കാം. അതല്ല, അവൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവളുടെ കുട്ടികളോ കൂട്ടികളോ ഒന്നിനാകാം, എനിക്കറിയില്ല. എന്നാൽ അവൾക്കുണ്ടെങ്കിലോ അവളുടെ കുട്ടികളിൽ ഒന്ന് ഓടിപ്പോയെന്ന് വരാം. ഒരുപക്ഷെ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനായിട്ടാകാം അവളോട് നിൽക്കുന്നത്. എനിക്കറിയില്ല, എനിക്കതറിയാൻ ഒരു വഴിയുമില്ല. എനിക്ക് നിങ്ങളോട് പറയാനാകില്ല. എന്നാൽ അവൻ അറിയുന്നു. കാണുന്നോ? അതിനാൽ നിങ്ങൾ കാണുന്നു, നിങ്ങൾ ചെയ്യുമോ? കേൾക്കൂ, ഇപ്പോൾ ഇത് നന്നായി മനസ്സിലാക്കൂ. ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ ശ്രോതാക്കളുമില്ല ഇത് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇതിപ്പോൾ പറയണമെന്ന് എനിക്ക് അനുഭവപ്പെടുന്നു. ഒരു വചനമെന്താണ്? അതൊരു വിചാരം പ്രകടമാക്കിയതാണ്. ഇപ്പോൾ എനിക്ക് അവളുടെ വിചാരത്തെ എങ്ങനെ പ്രകടമാക്കാൻ കഴിയും? അഥവാ അവളുടെ വിചാരം എന്താണെന്ന് എനിക്ക് എങ്ങനെയാണ് പ്രകടമാക്കാൻ കഴിയുക? അതുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു വിചാരമായിരിക്കണം. അത് അവൾക്ക് ചെയ്യാൻ കഴിയില്ല. അതിനാൽ എനിക്ക് അവന്റെ വിചാരം പ്രകടമാക്കേണ്ടതുണ്ട്. അത് ശരിയാണെങ്കിൽ, അത് ദൈവത്തിന്റെ വിചാരമാണെങ്കിൽ അത് മുഴുവൻ ശരിയായിരിക്കും. അത് ദൈവത്തിന്റെ വിചാരമല്ലെങ്കിൽ അത് ശരിയായിരിക്കില്ല. അവൾ അതറിയും, നിങ്ങളതറിയും, എല്ലാവരും അതറിയും. നോക്കൂ, അതിന് ചുറ്റിലും മറ്റു വഴിയില്ല. ഒന്നുകിൽ അത് ദൈവത്തുനിന്നുമായിരിക്കണം, അതല്ലെങ്കിൽ ദൈവത്തുനിന്നും അല്ലാതിരിക്കണം. അവന്റെ കൃപ മതിയായതാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ വിശ്വസിക്കുന്നു. എത്ര പേർ വിശ്വസിക്കാൻ പോകുന്നു? കൊള്ളാം. ഒരു പക്ഷേ ഇതിനു മുമ്പ് നിങ്ങൾ ഒരിക്കലും മറ്റേ കണ്ടിട്ടില്ലായിരിക്കാം. ദൈവം അത് ചെയ്യുമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇപ്പോൾ കുറച്ചു മുമ്പ് നിങ്ങളുടെ പുറത്തായിരുന്നു പ്രാർത്ഥനാ നിലയിൽ അല്ലാതിരിക്കുന്നവരായ നിങ്ങളും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നോക്കൂ, അതല്ല, നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി വരികയാണെങ്കിൽ നിങ്ങൾ ആരാണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. കർത്താവായ യേശുവേ, ഇപ്പോൾ ഞാൻ വളരെയധികം സമയമെടുത്തിരിക്കുന്നു, എന്നാൽ ഇത് നിന്റെ സേവയാണ് കർത്താവേ. എന്നാൽ കഴിയുന്ന സകലതും താഴ്മയോടെ ഞാൻ ചെയ്തിരിക്കുന്നു. നീ ദൈവമാണ്. ഇപ്പോൾ പിതാവേ, ബാക്കിയുള്ളതെല്ലാം നിന്റെ കൈകളിലാണ്. നീ ദൈവമാണെന്നും നിന്റെ വചനം സത്യമാണെന്നും അറിയാനിടയാക്കണമേ. ഈ അവസാന നാളുകളിൽ മനുഷ്യപുത്രൻ വെളിപ്പെടുമെങ്കിൽ കർത്താവേ നിന്റെ വചനത്തെ തെളിയിക്കണമേ. എങ്ങനെയാണ് അവന് സ്വയമായി വെളിപ്പെടുന്നത്? അവൻ വചനമായിരുന്നു. വചനമെന്നാൽ എന്താണ്? ഹൃദയത്തിന്റെ ചിന്തനത്തെയും ഭാവത്തെയും വിഭജിക്കുന്നവൻ. അവൻ അവരുടെ ഹൃദയത്തെ അറിഞ്ഞിരുന്നു. പത്രോസിനോടും നഥനയലിനോടും ഫിലിപ്പോസിനോടും കിണറ്റിങ്ങരെ സ്ത്രീയോടും മറ്റെല്ലാവരോടും അവർ കടന്നു വരുമ്പോൾ പറഞ്ഞിരുന്നു, ആ ചെറിയ പെൺകുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ് എന്നറിഞ്ഞിരുന്നു. നിനക്ക് നിന്നെ തന്നെ അറിയിക്കാനായി ഞങ്ങളുടെ ഭൂമിയിൽ വസിക്കാനുള്ള ഈ എളിമേറിയ കൂടാരത്തെ ഉപയോഗിക്കണമെന്ന് ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിലൂടെ തന്നെ ആമേൻ. ഇപ്പോൾ സൗഖ്യമാക്കാൻ എനിക്ക് കഴിയില്ല. അത് നിങ്ങൾക്കറിയാം. ഒരു ദാനം എന്നാൽ എന്താണ് ബ്രഹ്മണഹം? നിങ്ങൾ എടുക്കുന്ന എന്തെങ്കിലുമാണോ? അല്ല, അതെന്താണെന്നാൽ സ്വയം നിങ്ങളെ വഴിയിൽ നിന്നും എങ്ങനെയാണ് മാറ്റുന്നത് എന്നറിയുന്നതാണ്. കാണുന്നു, നിങ്ങൾ അവിടെ ആയിരിക്കുന്നിടത്തോളം അതൊരിക്കലും പ്രവർത്തിക്കില്ല. എന്റെ ഏറ്റവും വലിയ ശത്രു വില്യം മരി ബ്രഹ്മണഹമാണ്. കാണുന്നു, എന്നാൽ ഞാൻ അവനെ വഴിയിൽ നിന്നും മാറ്റുമ്പോൾ നോക്കൂ, അപ്പോൾ യേശുക്രിസ്തുവിന് ഈ ശരീരത്തെ ഉപയോഗിക്കാൻ കഴിയുന്നു. കാണുന്നു, നോക്കൂ, ഇപ്പോൾ ഞാൻ ആ സ്ത്രീയുടെ അടുക്കലേക്ക് വരുന്നു. ഇപ്പോൾ എന്താണ്, അവൾ രോഗിയായിരുന്നു പറയുകയാണെങ്കിൽ, ഇവിടെ ഒരു മകള അവളുടെ അംഗഭംഗം വന്ന അവയവം ഒരു കസേരയുടെ മേൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ യേശു ഇവിടെ ഉണ്ടായിരുന്നപ്പോഴായിരുന്നെങ്കിൽ അവിടേക്ക് ഇറങ്ങി ചെല്ലുകയും ആ സ്ത്രീയുടെ മേൽ കൈകളെ വെക്കുകയും ആ അംഗഭംഗം വന്ന ഭാഗം സൗഖ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. അതിൽ യാതൊരു സംശയമില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, നാം വൃത്തികെട്ട കൈകളുള്ള വെറും മനുഷ്യരാണ്. അവന്റെ കൈകൾ വിശുദ്ധമാണ്. ദൈവം ഒരിക്കലും അവന് സമർത്ഥിച്ചിരുന്നു. അവൻ വചനമായിരുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നോ? തീർച്ചയായും. അവന് ഒരു സംശയവുമില്ല. അവൻ തന്റെ കൈകളെ അവളുടെ വെച്ചുകൊണ്ട് പറയും, മകളെ സൗഖ്യമാക്കുക, അവൾ സൗഖ്യം പ്രാപിക്കും. എന്നാൽ അന്ന് അവൻ നമ്മോട് അതേ കാര്യം തന്നെ ചെയ്യാനായി കൽപ്പിച്ചിരിക്കുന്നു. അവൻ അത് വ്യക്തമായി തിരിച്ചറിയിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഈ സ്ത്രീ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്നൊരു ദർശനം അവൻ എനിക്ക് തരുമെങ്കിൽ എന്തായിരിക്കും? അത് കൊള്ളാം. പിന്നെ ഞാൻ എന്റെ കൈകളെ അവളുടെ മേൽ വെക്കുകയും അവൾ സുഖം പ്രാപിക്കുകയും ചെയ്യും. നിങ്ങളത് വിശ്വസിക്കുന്നോ? അവൻ ആ ദർശനം അവൻ എനിക്ക് തന്നില്ലെങ്കിൽ എന്തായിരിക്കും? ദർശനം എന്താണ് ചെയ്യുന്നത്? എനിക്ക് വിശ്വാസം മാത്രം തരുന്നു. ദൈവത്തിന്റെ അദൃശ്യ ശക്തിയിലേക്ക് എന്റെ വിശ്വാസം അയക്കുന്നു. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ നിമിഷം തന്നെ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്നത് നിങ്ങൾ കാണാൻ കഴിയില്ല. നിങ്ങളുടെ എല്ലാ മാനസികമായ കഴിവുകളും നിങ്ങളുടെ സകലവും നിങ്ങളെ വിട്ടുപോകുന്നു. എന്നാൽ അത് പോകുന്നത് നിങ്ങൾക്ക് ഒരിക്കലും കാണാനാകില്ല. കാണുന്നോ? അതൊരു എന്റെ കൈകളിലെ ചലിപ്പിക്കുന്ന ആ ശക്തി അതൊരു പ്രേരക ശക്തിയാണ്. അതങ്ങനല്ലേ? എന്നെ ചിന്തിപ്പിക്കുന്ന ശക്തി, ആ ശക്തി എന്നെ പ്രസംഗിപ്പിക്കുന്നു, ആ ശക്തി എന്നെ ജീവിപ്പിക്കുന്നു, പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. ഈ ശരീരത്തെ ഉത്സാഹിപ്പിക്കുന്ന അതേ പ്രേരക ശക്തി തന്നെ അതിനെ വിട്ടുകഴിയുമ്പോൾ ആ ശക്തി വിട്ടുപോകുന്നത് നിങ്ങൾ കാണാൻ കഴിയില്ല. അതൊരു അദൃശ്യ ശക്തിയാണ്. അതുപോലെ തന്നെ വിശ്വാസവും. ഇത് വിട്ടുകളയരുത്. വിശ്വാസം. യേശു പറഞ്ഞു, അവർ രോഗികളുടെ കൈകളെ വെക്കും. ഇപ്പോൾ നോക്കൂ, എനിക്കൊരു ദർശനമുണ്ടായിട്ട് ഞാൻ പോയി എന്റെ കൈകളെ അവളിൽ വെച്ചാൽ അവൾ സൗഖ്യപ്പെടാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കും. കാരണം ഞാനൊരു ദർശനം കണ്ടിരിക്കുന്നു. എന്റെ ദർശനത്തിൽ എനിക്ക് ദൃഢവിശ്വാസമുണ്ട്. എന്നാൽ വചനത്തെ പറ്റി എന്താണ്? അതേ വിശ്വാസം തന്നെ അവളുടെ മേൽ കൈകളെ വെക്കുന്നു. ദർശനങ്ങൾ എന്റെയും നിങ്ങളുടെ വിശ്വാസത്തെയും മാത്രമേ പ്രേരിപ്പിക്കുന്നുള്ളൂ. ദർശനം കൂടാതെ തന്നെ അതേ വിശ്വാസത്താൽ അത് ആ വിധത്തിൽ പ്രവർത്തിക്കും. ചില ആളുകൾക്ക് വലിയ വിശ്വാസം നൽകിയിരിക്കുന്നു. ചിലർക്ക് അത്തരത്തിലെ വിശ്വാസമില്ല. അവർക്ക് വിശ്വാസം നൽകാനായി ദർശനങ്ങളെ കൊടുത്തിരിക്കുന്നു. കാണുന്നു, ഇപ്പോൾ നോക്കൂ, അതപ്പോഴും ആ വൃത്തികെട്ട കരങ്ങൾ തന്നെയാണ്. അതേ വ്യക്തി തന്നെ അവരുടെ മേൽ കൈകളെ വെക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ അവന്റെ സാന്നിധ്യത്തെ വാഗ്ദത്തം ചെയ്തിരുന്ന വചനത്തെ പരിശുദ്ധാത്മാവ് തീർച്ചപ്പെടുത്തട്ടെ. ഇപ്പോൾ നിങ്ങളുടെ പേരെന്തായിരുന്നു എന്ന് ഞാൻ മറന്നുപോയി. ഇപ്പോൾ നിങ്ങളുടെ പേരെന്തായിരുന്നു? ആഗൻ. അതെ, ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അവനോട് പറയാമായിരുന്നു. നോക്കൂ, എന്നാൽ ഞാൻ പറയുന്നു എന്നതേയുള്ളൂ. ഞാൻ നിങ്ങളെ അറിയുന്നു. ഇപ്പോൾ അല്പം കൂടി അടുത്ത് നേരെ എവിടേക്ക് വന്നാലും അവിടെ ജനങ്ങൾ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നു. അതിപ്പോൾ ശ്രീമതിയാകൻ, ഞാൻ ക്രിസ്തുവിന് ദാസനായിരുന്നു എങ്കിൽ ഞാൻ സത്യമാണെന്ന് വിശ്വസിക്കുന്ന വചനത്തെ പ്രസംഗിക്കുമായിരുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നോ? നിങ്ങളത് വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കൊരു ആവശ്യമൊറ്റോ ആണുള്ളതെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് തരാനാകില്ല. കാരണം അത് താങ്കൾക്ക് തരാനായി എന്റെ പക്കലില്ല. അല്പം കാശോ മറ്റോ ആയിരുന്നെങ്കിലോ, നിങ്ങളുടെ ഭർത്താവുമായോ കുട്ടികളുമായോ സംസാരിക്കാനോ മറ്റോ ഉള്ള എന്തെങ്കിലും ആയിരുന്നെങ്കിലും ഞാനത് ചെയ്യുമായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് സൗഖ്യം ആവശ്യമായിരിക്കുന്നുവെങ്കിൽ അതെനിക്ക് തരാൻ കഴിയില്ല. കാരണം അത് ആദ്യം തന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. എന്നാൽ ഒരു ദാനത്തിലൂടെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ തിരിച്ചറിയാനാകും. അത് ആദ്യം തന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. എന്നാൽ അത് വിലയ്ക്ക് വാങ്ങിയവൻ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരുവൻ ദൈവപുത്രനാണ്. ആ വിലയ്ക്ക് വാങ്ങിയാൽ ഇവിടെ നിൽക്കുന്നു. കാണുന്നോ? അത് ശരിയല്ലേ? വിലയ്ക്ക് വാങ്ങിയവൻ ഇവിടെയുണ്ട്. ഇപ്പോൾ നീ എന്നെ ഒരു സഹോദരനായും ഒരു ധർമ്മപദേശിയായും അറിയുന്നു. ഞാൻ നിന്നെ ഒരു സഹോദരിയായി അറിയുന്നു. നാം അവനെ ദൈവമായി അറിയുന്നു. ഇപ്പോൾ ആ അദൃശ്യനായ വ്യക്തിക്ക് എന്നെ സ്വയം എന്റെ വഴിയിൽ നിന്നും മാറ്റാൻ ഒരു കൃപ തന്നവന് എന്നോടിങ്ങനെ പറയാനാകും. എന്റെ ചുണ്ടുകളിലൂടെ നോക്കൂ, എന്നിലൂടെ പറയാനാകും. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നെ കാണുന്നില്ല. അവൻ യേശുക്രിസ്തുവിലൂടെ എന്റെ ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. നോക്കൂ, അവൻ എന്നെ കാണുന്നില്ല, അവനൊരു ശബ്ദം കേൾക്കുന്നു. ഞാൻ ചോദിക്കുന്നതിനെ ആ രക്തം അവിടെ നിവേദിക്കുന്നു. കാണുന്നു, അപ്പോൾ അവനൊരു ശബ്ദം കേൾക്കുന്നു. എന്നാൽ അവൻ രക്തം മാത്രമേ കാണുന്നുള്ളൂ. നോക്കൂ, അവനെന്നെ കാണാൻ കഴിയുന്നില്ല. അതിനാൽ ഞാൻ രക്തത്തിന് കീഴിലായിരിക്കുമ്പോൾ എനിക്ക് അശുദ്ധനായിരിക്കാൻ കഴിയില്ല. നോക്കൂ, രക്തം ശുദ്ധീകരിക്കുന്നു. അവൻ ആ വാഗ്ദാനത്തിനും എനിക്കും ദൈവത്തിനും ഇടയിലെ ആ ബംപറാകുന്നു. പിതാവിനോട് ചോദിക്കുന്നൊക്കെയും ഞാൻ നിങ്ങൾക്ക് തരും. അത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഇപ്പോൾ എല്ലാവരും കാണുന്നു. ഇപ്രകാരമായി എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ കാണാൻ കഴിയുന്നു. നോക്കൂ, ഇവിടേക്ക് വരുമ്പോൾ ഒരു പ്രകാശം, ചുവപ്പ് കലർന്ന മഞ്ഞ നിറത്തോടു കൂടിയ പ്രകാശം, ആംബർ, ഇവിടെ ചുറ്റുമായി ചുറ്റിത്തിരിയുകയാണ്. ഇപ്പോൾ അവൾക്കത് വേണമെങ്കിൽ അവൾക്ക് അതിനെ ഒളിപ്പിക്കാൻ കഴിയില്ല. ഇല്ല ഇല്ല, എന്തോ ചിലത് സംഭവിച്ചു. അതിന്റെ പരിണത ഫലങ്ങൾക്കായിട്ടാണ് നീ ഇവിടെ ആയിരിക്കുന്നത്. നിനക്ക് കഫബാധ ജ്വരമുണ്ടായിട്ട് നീ ഒരു ആശുപത്രിയിലായിരുന്നു, നീ ഒരു ഓക്സിജൻ ജെറ്റിലായിരുന്നു. അതിന്റെ പരിണത ഫലത്തിനാൽ നീ കഷ്ടപ്പെടുന്നു. നീ സുഖം പ്രാപിക്കാൻ പോകുന്നു. യേശു ക്രിസ്തു നിന്നെ സൗഖ്യപ്പെടുത്താൻ പോകുന്നു. ഞാനത് കാണുന്നു. അത് വിശ്വസിച്ചുകൊണ്ട് കടന്നു പോവുക. അത് വിശ്വസിച്ചുകൊണ്ട് കടന്നു പോയിക്കൊള്ളൂ സഹോദരിയാകൻ. യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ എന്റെ കൈകളെ നിന്നെ മേൽ വെക്കാൻ പോകുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹോദരി. സന്തോഷത്തോടെ ഇപ്പോൾ പോകുക. അവൻ എന്ത് പറഞ്ഞോ അതിനിപ്പോൾ സംശയിക്കരുത്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് സഹോദരി? എനിക്ക് നിന്നെ അറിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാം അപരിചിതരാണ്. ഇപ്പോൾ എനിക്കറിഞ്ഞുകൂടാത്ത ഒരു സ്ത്രീ ഇവിടെ നിൽക്കുന്നു. എനിക്കിതിനെ അറിയില്ല. എനിക്കിതിനെ അറിയാനായി ഒരു വഴിയുമില്ല. എന്നാൽ നോക്കൂ, അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനാൽ അവന്റെ വചനം മൂലം ദൈവത്തിന് വെളിപ്പെടുത്താനാകും എന്ന് നീ വിശ്വസിക്കുന്നു. നിന്നെ കുറിച്ച് എന്തെങ്കിലും അവനെനിക്ക് വെളിപ്പെടുത്താനാകുമെന്ന് നീ വിശ്വസിക്കുന്നു. അത് ശരിയാണെന്നും അത് നിന്റെ സഹോദരനായ എന്നിൽ നല്ലെന്നും അത് രക്ഷകനായ അവനെന്നായിരിക്കണമെന്നും നിന്നെ സ്വീകരിക്കണയാക്കുമോ? നീ അത് വിശ്വസിക്കുമോ? നിനക്കൊരു ഓപ്പറേഷൻ നടക്കാനുണ്ട്. നിനക്കൊരു ഓപ്പറേഷൻ ചെയ്യണം എന്ന് നിന്നോട് പറഞ്ഞിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ആ ഓപ്പറേഷൻ എന്ന് അവന് എന്നോട് പറയാനാകും എന്ന് നീ വിശ്വസിക്കുന്നു. അത് കുടലിലാണ്, അന്തർഭാഗത്താണ്. അത് കൃത്യമായും ശരിയാണ്. നീ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ ആത്മാവുള്ളപ്പോൾ, ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ചുറ്റിനും എന്റെ മേലുമുള്ളപ്പോൾ, ഇപ്പോൾ നീ ഇത് വിശ്വസിക്കുമോ? എന്തോ ചിലതിന് ഇതെന്നോട് പറയേണ്ടതുണ്ടെന്ന് നീ അറിയുന്നു. കാരണം എനിക്കിതിനെ അറിയില്ല. ഞാൻ വിശ്വാസം വച്ചിരിക്കുന്നതും നിന്നോടൊപ്പം നിന്റെ വിശ്വാസവുമായി ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ മുന്നിൽ വെച്ച് എന്റെ കൈകൾ വെക്കുന്നതിലെ വിശ്വാസ പരീക്ഷണത്താൽ നീ സൗഖ്യപ്പെടുന്നു വിശ്വസിക്കുന്നുവോ? എന്നാൽ കർത്താവായ യേശുവേ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും എന്ന അവിടുത്തെ കൽപ്പനയെ ഞാൻ അനുസരിക്കുന്നു. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ദൈവത്തിന്റെ മുഖത്തിനായി ഞങ്ങളുടെ സഹോദരി സൗഖ്യം പ്രാപിക്കണവരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇപ്പോൾ പൊയ്ക്കോളൂ, ചെയ്യരുത്, അതിനെപ്പറ്റി മറന്നു കളയൂ. നോക്കൂ, നിങ്ങളുടെ മുഴുഹൃദയത്തോടും അത് വിശ്വസിച്ചുകൊണ്ട് പൊയ്ക്കോളൂ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഞാനിത് ചോദിച്ചത് നിന്റെ ആത്മാവുമായി സമ്പർക്കം ചെയ്യണം മകളെ. യേശു കിണറ്റിങ്കരയിൽ വെച്ച് ചെയ്തതുപോലെ പറഞ്ഞു, എനിക്ക് കുടിക്കാൻ തരിക. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എപ്പോഴെങ്കിലും നിന്നെ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നീ എനിക്ക് അപരിചിതയാണ്. ഞാനത് വിശ്വസിക്കുന്നു. അത് ശരിയല്ലേ? അത് ശരിയാണെങ്കിൽ ശ്രോതാക്കൾ കാണുന്നതിന് വേണ്ടി നിന്റെ കൈ ഉയർത്തി കാട്ടിയാലും എനിക്ക് ഈ മകളെ അറിയില്ല.
This is genuine healing.
ഇത് കലർപ്പില്ലാത്ത സൗഖ്യമാണ്. ഇത് കലർപ്പില്ലാത്ത വിശ്വാസമാണ്. വാസ്തവമായ വചനമാണ്. ദൈവത്തിന്റെ നിർമ്മലമായ വചനം പ്രകടമായിട്ട് അവൻ മരിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നതിനാണ് അവൻ എന്നേക്കും ജീവിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവനും ചെയ്യും. ഈ വിശ്വാസി രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഓ, എനിക്കതെങ്ങനെ സംശയിക്കാനാകും? കാണണോ, ഇപ്പോൾ ആരെങ്ങനെ ചെയ്യുമെന്നും ആർ ചെയ്യില്ലെന്നും അവൻ അറിഞ്ഞിരുന്നു. എനിക്കറിയില്ല, അതവനെ അറിയൂ. എന്നാൽ ഇപ്പോൾ ഈ സ്ത്രീ ഒരു അപരിചിതയാണെങ്കിൽ എനിക്കവളെ അറിയില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അവളെ കണ്ടിട്ടില്ല. അവളൊരു ചെറുപ്പക്കാരി സ്ത്രീയാണ്, എന്നെക്കാൾ വളരെ ചെറുപ്പം. ഞാൻ അവളെ ഒരിക്കലും കണ്ടിട്ടില്ല. അവളുടെ എന്തോ ആവശ്യത്തിനായിട്ടാണ് ആയിരിക്കുന്നത്. ബൈബിളിൽ നിന്നും ഞാൻ പഠിപ്പിച്ച ഈ കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നു മകളെ? അവ സത്യമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനത് പറഞ്ഞു എന്നതിനാലല്ല, ദൈവം അത് പറയുന്നു എന്നതിനാൽ നീ അതിനെ സ്വീകരിക്കുമോ? മനുഷ്യപത്തിനും പ്രകടമാക്കപ്പെടേണ്ടിയിരുന്ന അവസാന നാളുകളിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. അതെല്ലാമായിട്ട് ലൂഥറിലൂടെയും ബെസിലിലൂടെയും ബാപ്റ്റിസ്റ്റിലൂടെയും അതിലെല്ലാറ്റിലൂടെയും പെന്തക്കോസ്തും വെളിപ്പാട് വരെ കൂട്ടിച്ചേർത്ത എല്ലാ വചനങ്ങളും അതെല്ലാം എന്തായിരുന്നു എന്ന് ഒരുമിച്ച് കൊണ്ടുവരും. ഏഴാമത്തെ ദൂതൻ ആറ് മുദ്രകളുടെ മർമ്മം തുറക്കേണ്ടതുണ്ടായിരുന്നു. അതെല്ലാം മുഴുവനായി മനുഷ്യപുത്രനിൽ ഒരുമിച്ച് കൊണ്ടുവരുന്നു. അവന്റെ സമയത്തിന്റെ പൂർത്തീകരണം അവന്റെ വചനത്തിന്റെ പൂർത്തീകരണത്തെ കൊണ്ടുവരികയും അവന്റെ ശരീരത്തെ പൂർണ്ണമായി പ്രകടമാക്കുകയും ചെയ്യും. അത് ആ വചനമാണ്. അതിനുശേഷം അതാണ് അരുളി ചെയ്ത വചനം. വചനത്തെ വെളിപ്പെടുത്തി വചനത്താൽ പ്രകടമാക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കഷ്ടമെന്താണെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിഞ്ഞാൽ, അങ്ങനെയല്ലെങ്കിൽ അവൻ നിന്നെ സൃഷ്ടിച്ചു, അവന് നിന്നെ കുറിച്ചെല്ലാം അറിയാം. അവനത് വെളിപ്പെടുത്തുമെങ്കിൽ നീ ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ പോലെ കാണപ്പെടുന്നു. അവനെനിക്കത് വെളിപ്പെടുത്തുമെങ്കിൽ അത് സത്യമാണോ അല്ലയോ എന്ന് നീ അറിയും. നീ അത് അംഗീകരിക്കുമോ? ഇപ്പോൾ നേരെ എന്നെ തന്നെ നോക്കൂ. തീർച്ചയായും നീ കണ്ണടകൾ ധരിച്ചിരിക്കുന്നു. നിനക്കതുണ്ട്, നിനക്കവ ധരിക്കേണ്ടതുണ്ട്. വാസ്തവമായും അതിനില്ല നീ ഇവിടെ ആയിരിക്കുന്നത്. അതിപ്പോൾ നേരെ പിന്നിലേക്ക് തിരിയുന്നതായി ഞാൻ കാണുന്നു. ഇപ്പോൾ ഒരു രക്തം കട്ടപിടിക്കുന്ന കാരണത്താലാണ് നീ ഇവിടെ ആയിരിക്കുന്നത്. കാണുന്നോ കാണുന്നോ, അവ എവിടെല്ലാമാണെന്ന് അവനോട് പറയാനാകുമെന്ന് വിശ്വസിക്കുന്നോ? നിന്റെ കാലുകളിലാണ്. ദൈവമാണ് അത് ചെയ്യുന്നതെന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നോ? നിന്നെ കുറിച്ച് അധികമായി ദൈവത്തിനോട് പറയാനാകുമെന്ന് വിശ്വസിക്കുന്നോ? ശരി, നീ ഒരു അപരിചിതയാണ്. അല്പം ഒരു നിമിഷം നിന്നോട് സംസാരിക്കട്ടെ. അവനത് ചെയ്യാനാകുമെന്ന് വിശ്വസിക്കുന്നോ? നീ എവിടെ നിന്നാണെന്ന് അവനോട് പറയാനാകുമെന്ന് വിശ്വസിക്കുന്നോ? നീ ഇന്ത്യാനയിലെ ഗേരയിൽ നിന്നുമാണ്. നീ ആരാണെന്ന് അവനോട് പറയാനാകുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? ശ്രീമതി ഓഗ്ഡൻ. അത് ശരിയാണ്. ഇപ്പോൾ നീ വീട്ടിലേക്ക് തിരികെ പോയി യേശു കൃഷ്ണനാമത്തിൽ സൗഖ്യം സ്വീകരിച്ചു കൊള്ളുക. താങ്കൾക്ക് അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ നാം രണ്ടുപേരും അപരിചിതനാണ്. നോക്കൂ, എനിക്ക് താങ്കളെ അറിയില്ല. എന്നാൽ നിങ്ങളുടെ ഘട്ടമെന്താണെന്ന് കർത്താവായ യേശുവിന് എനിക്ക് വെളിപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ? നീ അതറിയുന്നു. നന്ദി സഹോദരി, അത് വളരെ നല്ലതാണ്. ശരി, നീ അതറിയുന്നതിനാൽ പിന്നെ ആ ഹെർണിയ ശരിയായിക്കൊള്ളും. നിനക്ക് വളർച്ച നിന്റെ വശത്തായിട്ടാണ്. അത് ശരിയാണ്. അങ്ങനെയല്ലേ? അത് ഏത് വശത്താണെന്ന് ഞാൻ പറയാനായി ആഗ്രഹിക്കുന്നു. അത് നിന്റെ വലതുവശത്താണ്. അത് കൃത്യമായും ശരിയാണ്. ഇപ്പോൾ നിന്റെ വഴിയിൽ അത് വിശ്വസിച്ചും കൊണ്ട് പോകുക. നിനക്ക് സൗഖ്യമാകും. ഇത് കൃത്യമായും സത്യമാണെന്ന് നീ വിശ്വസിക്കുന്നോ? ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, അവൻ വാഗ്ദത്തം ചെയ്തിരുന്നത് പോലെ കാലങ്ങളിലൂടെ ഇറങ്ങി വരുന്നെന്ന് നീ വിശ്വസിക്കുന്നോ? അന്ന് സോദോമായിരുന്നതുപോലെ ഇപ്പോൾ ലോകം സോദോമിന്റെ അവസ്ഥയിലായിട്ട് അഗ്നി കൊണ്ടുനശിപ്പിക്കാനായി തയ്യാറായിരിക്കുന്നു എന്ന് നീ വിശ്വസിക്കുന്നോ? സോദോമിലെ ജനങ്ങൾ ജാതികളായിരുന്നു എന്ന് ഓർക്കുക. എന്നാൽ സോദോമിൽ അതിന്റെ ഉള്ളിൽ നീതിമാന്മാരായ ചില ജനങ്ങളുണ്ടായിരുന്നു. അവരെ പുറത്തു കൊണ്ടുവരാനായി ദൈവം ഒരു സന്ദേശവാഹകനെ അയച്ചു. അവരിൽ ചിലർ വന്നു, ചിലർ വന്നില്ല. കൂടുതൽ പേരും അവിടെ തന്നെ താമസിച്ചു. എന്നാൽ ഒരു കൂട്ടർ അബ്രഹാം പർവ്വതത്തിലിരുന്നിരുന്നു. അവിടെ ഒരു സന്ദേശവാഹകൻ അവന്റെ അടുക്കലേക്ക് വന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നുവെന്ന് അവന് കാണിച്ചു കൊടുത്തു. എങ്ങനെയൊക്കെ ആയാലും അവൻ അതിനുള്ളിലേക്ക് പോകാൻ പോകുന്നില്ലായിരുന്നു. എന്നാൽ ലോകമോ ഇന്ന് ആയിരിക്കുന്നത് പോലെ തന്നെ അന്ന് ആയിരിക്കുകയും ദൈവപുത്രനും മനുഷ്യപുത്രനും ദാവീദ് പുത്രനുമായ യേശുക്രിസ്തു അവൻ സ്വയം അവനെ പ്രകടമാക്കാനായി കടന്നു വരികയും ചെയ്തു. ഈ സ്ത്രീക്ക് എന്തോ സംഭവിച്ചതായി ഞാൻ കാണുന്നു. അവളിവിടെ ഒരു മഹത്തായ കാരണത്താലാണ് വന്നിരിക്കുന്നത്. അവളുടെ രോഗത്തിന്റെ കാരണത്താലല്ല ആയിരിക്കുന്നത്. അവൾ എന്താണ് എന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കറിയാമോ? അവളുടെ മേൽ കൈവയ്ക്കുക, അവൾ പരിശുദ്ധ അഭിഷേകം പ്രാപിക്കും. കാണുന്നോ കാണുന്നോ, അത് ശരിയല്ലേ? അത് ശരിയാണെങ്കിൽ നിന്റെ കൈ ഉയർത്തുക. കാണുന്നോ, നോക്കൂ, അവളുടെ പക്കൽ ഒരു മഹത്തായ കാര്യമുണ്ട്. പ്രിയ സ്വർഗീയ പിതാവേ, നിന്റെ ഈ കുഞ്ഞിന് അവളുടെ ഹൃദയത്തിന് അഭിലാഷം നൽകണമേ. അവൾ പരിശുദ്ധ അഭിഷേകത്തെ സ്വീകരിക്കേണ്ടവ വരട്ടെ. അങ്ങനെ അവൾ അത് സ്വീകരിക്കേണ്ടവരും. ആമേൻ. നീ അത് പ്രാപിക്കും സഹോദരി. നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവന് പുകഴ്ചയും മഹത്വവും കൊടുക്കുക. നീ വിശ്വസിക്കുന്നോ? അവിടെയിരിക്കുന്ന താങ്കളെ പറ്റി എന്താണ്? നിങ്ങളും കൂടെ വിശ്വസിക്കുന്നോ? സകലം സാധ്യമാണ് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അതിനെപ്പറ്റി വളരെ ആത്മാർത്ഥമായി കാണുന്നു. രക്തം കട്ടപിടിക്കുന്നതും കൂടെ വിട്ടുപോകുമെന്ന് നീ വിശ്വസിക്കുന്നു? പച്ച നിറത്തോടുകൂടിയ ഷർട്ട് ധരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നയാൾ, അത് താങ്കളെ വിട്ടുപോകും എന്ന് താങ്കൾ വിശ്വസിക്കുന്നു എങ്കിൽ എഴുന്നേറ്റ് കൈകളെ ഉയർത്തി കാണിക്കുക. അത് സംഭവിക്കും. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ മനുഷ്യനെ കണ്ടിട്ടില്ല. തികച്ചും അദ്ദേഹം എനിക്കും തീർത്തും അപരിചിതനാണ്. ഞാൻ അയാളെ ഒരിക്കലും കണ്ടിട്ടില്ല. ശ്രോതാക്കളിൽ അവശേഷിക്കുന്നവർ, നിങ്ങളിത് വിശ്വസിക്കുന്നോ? ഇപ്പോൾ അത് അവനാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ക്യാൻസർ ദൈവത്തിന് സൗഖ്യപ്പെടുത്താൻ കഴിയാത്ത മോശമായ കാര്യമല്ല. അവനതിനെ സുഖമാക്കാൻ കഴിയും. അവന് കഴിയില്ലേ? അവൻ ചെയ്യുമെന്ന് നീ വിശ്വസിക്കുന്നോ? ശരി, പോകൂ. യേശു ക്രിസ്തു നാമത്തിൽ അത് സ്വീകരിച്ചു കൊള്ളുക. നിങ്ങളുടെ മുഴു ഹൃദയത്തോടും കൂടെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹായ് ഹണി, നിന്റെ രക്തം ശരിയാകേണ്ടതിനായി യേശു തന്റെ രക്തം ചൊരിഞ്ഞെന്ന് നീ അറിയുന്നു. നീ അത് വിശ്വസിക്കുന്നു? പ്രിയ ദൈവമേ, ഞാൻ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. അവൾക്ക് ഒരു രക്തം സംക്രമിപ്പിക്കൽ കാൽവരിയിൽ നിന്നും ഉണ്ടാകട്ടെ. പഞ്ചസാരയെല്ലാം മാറ്റിക്കളണമേ. കർത്താവേ, യേശുവിൻ നാമത്തിൽ അവൾ സുഖപ്പെടാനിടാകട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെങ്ങനെയുണ്ട്? പിൻഭാഗം അവന് സുഖമാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ? ശരി, പോകൂ, വിശ്വസിക്കൂ, വിശ്വാസം വെച്ചുകൊള്ളുക. നിങ്ങൾ ഇത് അപേക്ഷിച്ചതിനാൽ കൈകളെ നിങ്ങളുടെ മേൽ വെക്കട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സഹോദര, നിങ്ങൾ വിശ്വസിക്കുന്നോ? അവൻ ആഹാരമുണ്ടാക്കി അത് കഴിക്കാനാണ്. അത് ദഹിക്കാനായി അവനൊരു വയറുണ്ടാക്കി. എന്തെങ്കിലും കുഴപ്പം ആ വയറിലുണ്ടാകുമ്പോൾ അവനതിനെ സൗഖ്യമാക്കുന്നവനാണ്. നിങ്ങളത് വിശ്വസിക്കുന്നോ? ശരി, അത് മാത്രമാണ് നിങ്ങൾ അറിയേണ്ടത്. നിങ്ങളുടെ മുഴുഹൃദയത്തോടും കൂടെ വിശ്വസിക്കുക. നിങ്ങൾക്ക് അതേ കാര്യം തന്നെ ആയിരിക്കുന്നതിനാൽ നിങ്ങളുടെ മുഴുഹൃദയത്തോടും കൂടെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളും പോയിക്കൊള്ളുക. അത് ശരി, ആ മകളെ കൊണ്ടുവരൂ. താങ്കൾക്ക് എങ്ങനെയുണ്ട്? സുന്ദരി ചെറിയ പെൺകുട്ടി. വളരെ ചെറുപ്പം മുതൽക്കേ അവൾക്ക് സ്ത്രീകൾക്കുള്ള കുഴപ്പമാണ്. അതിൽ നിന്നും യേശുവിനെ സൗഖ്യപ്പെടുത്തും എന്ന് നീ വിശ്വസിക്കുന്നുവോ? പ്രിയ ദൈവമേ, ഈ ചെറിയ പെൺകുട്ടി യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ ഞാൻ ഈ ശത്രുവിനെ ശപിക്കുന്നു. അത് അവളെ വിട്ടുപോകാൻ ഇടവരട്ടെ. അവൾ സുഖപ്പെടാനിടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നിന്നെ അനുഗ്രഹിക്കുന്നു ഹണി, നീ സുഖമാകും. നിങ്ങൾ വിശ്വസിക്കുന്നു? മരണം ഒരു കറുത്ത നിഴൽ മുകളിലേക്ക് വന്നു. ഒരു ക്യാൻസർ അല്ല, ദൈവത്തിന് ക്യാൻസറിനെ സുഖമാക്കി. അതിനെ സൗഖ്യമാക്കാൻ കഴിയുമോ? നിന്റെ മുഴുഹൃദയത്തോടും കൂടെ വിശ്വസിക്കുന്നു? അതിൽ നിന്നും അവൻ നിന്നെ സുഖമാക്കാൻ പോകുന്നു എന്ന് നീ വിശ്വസിക്കുന്നു? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അന്യോന്യം കുറുകെ ഛേദിക്കപ്പെട്ട മത്സ്യത്തിന്റെ കീഴിലെ ഈ ശപിക്കപ്പെട്ട വസ്തുവിനെ ഞാൻ ശപിക്കുന്നു. ക്രിസ്തുവിനെ കുറിച്ച് അതിനെ ദൂരമാക്കാനിടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് പോകാനിടവരട്ടെ. സംശയിക്കരുത്, പോകൂ. നിങ്ങളുടെ മുഴുഹൃദയത്തോടും കൂടെ വിശ്വസിക്കൂ. നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമെങ്കിൽ സകലതും സാധ്യമാണ്. താങ്കൾക്ക് എങ്ങനെയുണ്ട്? സ്വാഭാവിക വികാസം. നിങ്ങളുടെ സന്ധിവാദം വിട്ടുപോകും. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ സുഖപ്പെടും. നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും ചുറ്റും നടക്കാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? കർത്താവ് ഈ പ്രിയ സഹോദരി അനുഗ്രഹിക്കുകയും യേശു ക്രിസ്തു നാമത്തിൽ അവളെ സുഖമാക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ മുഴുഹൃദയത്തോടും കൂടെ വിശ്വസിച്ചുകൊണ്ട് പോകുക. അതേ കാര്യം തന്നെ താങ്കൾക്ക് സംഭവിക്കാമെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? അതെ, അതുണ്ടാകാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പോകുന്നത് നിങ്ങളെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സുഖപ്പെടാം. സ്വയം ഞാൻ അതിപ്പോൾ തന്നെ നിങ്ങളെ വിട്ടുപോയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മുടെ സഹോദരൻ കടന്നു പോകാനും ദൈവത്തിന്റെ മഹത്വത്തിനായി സുഖം പ്രാപിക്കാനും ഇടയാകട്ടെ. ആമേൻ. അവസാനം സംഭവിച്ചു. അവിടെ ഇരിക്കുന്ന നിങ്ങൾ കരയുന്നു. ആ മൂലക്കുരുകൾ നിങ്ങളെ വിട്ടുപോകാൻ പോകുകയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അവൻ ഇവിടെ തന്നെ കഴിഞ്ഞ അരമണിക്കൂറായി നിൽക്കുന്നു. നേരെ എന്റെ മുന്നിൽ എന്ന പോലെ കാണപ്പെടുന്നു. അവൻ ആ മനുഷ്യർ തൊട്ടടുത്തായി നിൽക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾ ചെയ്തിരുന്നില്ലേ? നിങ്ങളുടെ മുഴുഹൃദയത്തോടും കൂടെ നിങ്ങൾ വിശ്വസിക്കുന്നു. തിരികെ ടെക്സാസിലേക്ക് പോയി സുഖം പ്രാപിക്കുക. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ മനുഷ്യനെ കണ്ടിട്ടില്ല. ആ മുതുക സുഖപ്പെടാൻ പോകുന്നെന്നും നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി തയ്യാറായിരിക്കുന്നെന്നും വിശ്വസിക്കുന്നു. കർത്താവായ യേശുവേ, ആ ചെറിയ കാര്യത്തെ തൊടുകയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിനെ സുഖമാക്കുകയും ചെയ്യണമേ. ആമേൻ. അത് നിങ്ങളുടെ മുഴുഹൃദയത്തോടും കൂടെ വിശ്വസിക്കുക. ഇപ്പോൾ ആത്മാവ് വളരെ അടുത്ത് വരിക്കുന്നു. അത് കെട്ടിടത്തിലെല്ലായിടത്തുമായിരിക്കുന്നു. നാളീക്ഷോഭം അവയെല്ലാം എവിടെ നിന്നാണ് കടന്നു വരുന്നത് എന്ന് പറയാൻ വളരെ പ്രയാസമായിരിക്കുന്നു. ഞാൻ നിങ്ങളെ ചിലത് കാണിക്കട്ടെ. നാളീക്ഷോഭമുള്ള എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈ ഉയർത്തിയാലും നോക്കൂ. അത് ഏതാണെന്ന് പറയാൻ വളരെ പ്രയാസമാണ്. എന്നാൽ അതിനെക്കുറിച്ചെല്ലാം ദൈവം അറിയുന്നു. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അവയെ ജയിക്കേണ്ടതിന് നിങ്ങൾ കഠിനമായി പരിശ്രമിച്ചിരുന്നു. ജീവിതത്തിൽ അനേക കാര്യങ്ങൾ വിട്ടുകളയാനായി നിങ്ങൾ ശ്രമിക്കുകയും നിങ്ങളുടെ സകലതുമായി നിങ്ങൾ ദൈവത്തെ സേവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്തോ ചിലത് നിങ്ങളെ പുറകിലേക്ക് വലിക്കുന്നത് പോലെ കാണപ്പെട്ടു. ഇന്ന് രാവിലെ നേരം തന്നെ നിങ്ങൾ ഈ വക കാര്യങ്ങളൊന്നും സ്വതന്ത്രമാക്കാൻ പോകുന്നതും അത് സംഭവിക്കാൻ പോകുകയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങൾ വിശ്വസിക്കുമോ? ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് ക്രിസ്തുവാണെന്ന് ഈ മറ്റുള്ളവരെ കാണേണ്ടതിന് ദൈവപുത്ര ഇവിടെ നിൽക്കുന്ന ഈ പ്രിയ സ്ത്രീയെ സൗഖ്യമാക്കി. പിതാവേ, അവളെ ശാന്തമാക്കണമേ. കർത്താവേ, അവൾ എപ്രകാരമാണ് കഷ്ടപ്പെടുന്നതെന്ന് ഞങ്ങളെല്ലാവരും അറിയുന്നു. നീ അവളെ സൗഖ്യമാക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എന്റെ മുഴുവിശ്വാസത്തോടും കൂടെ ഞാൻ എന്റെ കൈകളെ അവളുടെ മേൽ വെക്കുമ്പോൾ തളർച്ചയാൽ എന്റെ മേലും കൂടെ ഇപ്പോൾ സാത്താൻ ഒരു ആക്രമണം നടത്തി. അധികം പ്രവർത്തിച്ചുകൊണ്ട് നാഡീക്ഷോഭം വളരെ മോശമായി തുടരുന്നു. സാത്താനെ അവളെ വിട്ടുപോക. എനിക്ക് കിട്ടിയിട്ടുള്ള സകല വിശ്വാസത്തോടും കൂടെ ഞാൻ എന്റെ കൈകളെ അവളുടെ മേൽ വെക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവളെ വിട്ടുപോക. അവനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പോവുക. അത് മാത്രമാണ് നിങ്ങളോട് ചെയ്യാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾ എനിക്കൊരപരിചിതയാണ്. അത് ആന്തരവീക്കമാണ്. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ സുഖം പ്രാപിക്കും. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് സന്ധിവാദവുമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ സുഖമാകും. നിങ്ങളുടെ മുതുകിലെ പ്രശ്നം നിങ്ങളെ വിട്ടുപോയിരിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് പോവുക. നിങ്ങളുടെ മുഴുഹൃദയത്താൽ നിങ്ങൾ വിശ്വസിക്കുന്നോ? കേൾക്കൂ, അത് എത്ര പേർ? അവരെല്ലാവരും നിരയിലാണോ? നിരയിലല്ലാത്ത ആരെങ്കിലും കൂടുതലായിട്ടുണ്ടോ? രോഗികളുടെ മേലെ എന്റെ കയ്യിലെ വെക്കാനായി നിങ്ങളെല്ലാവരും നേരെ ഇതുവഴി കടന്നു വരിക. ഇപ്പോൾ 1 മണി കഴിഞ്ഞിരിക്കുന്നു. നമുക്കൊരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം. പ്രിയ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇവിടെയുള്ളപ്പോൾ ഞാൻ എന്റെ കൈകളെ ഈ സഹോദരൻ വിളിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവൾ സൗഖ്യമാക്കണമേ. പ്രിയ സ്വർഗീയ പിതാവേ, ഞാൻ എന്റെ കൈകളെ സഹോദരന്മാരിൽ വെക്കുന്നു. വിശ്വസിക്കുക. ഓ സഹോദര, നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് വരാൻ കഴിഞ്ഞില്ലേ? സഹോദര, അവൻ എന്തു ചെയ്തു നിങ്ങൾക്കറിയാമോ? അവനൊരു വയസ്സായ മാൻവേട്ടക്കാരനാണ്.
Too old now to go hunting, you want to bring the rifle and give it to me.
അവന് എപ്പോഴും മാനിനെ വേട്ടയാടിയിരുന്ന ഒരു തോക്ക് അവനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ വേട്ടയ്ക്ക് പോകാനാകാതെ അവൻ വളരെ വയസ്സായെന്ന് പറയുന്നു. അവൻ ആ തോക്ക് എനിക്ക് കൊണ്ടുവന്ന് തരാൻ അവൻ ആഗ്രഹിക്കുന്നു. ആമേൻ. കർത്താവിന് സ്തുതിയായിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. ഞാൻ അവനെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ചെറിയ ചോദ്യങ്ങൾ മറക്കരുത്. അതിന് വെക്കുക. ഇന്നത് നിങ്ങൾക്കില്ലെങ്കിൽ അത് ബുധനാഴ്ചയോ അഥവാ ഞായറാഴ്ചയോ കൊണ്ടുവരിക. എന്തെന്നാൽ അവനെ മുൻ സ്നേഹിച്ചു, വിലയ്ക്ക് വാങ്ങി. നിങ്ങളെല്ലാവരും പ്രാർത്ഥന നിരയിലാണോ? പ്രാർത്ഥന നിരയോ? രക്ഷയെ കാൽവരി മരത്തിന്മേൽ അവൻ നമുക്കത്ര മാധുര്യവാനാണ് ചിന്തിച്ചു നോക്കൂ. ഇത്രയും ചിന്തിക്കൂ. അവൻ തന്റെ വചനം തെളിയിച്ചു. കാണുന്നോ? ഇപ്പോൾ നോക്കൂ, എനിക്ക് സൗഖ്യമാക്കാൻ കഴിയുമെങ്കിൽ അത് വ്യത്യസ്തമായിരിക്കും. നോക്കൂ, എന്നാൽ അവനാണ് മുന്നമേ തന്നെ അത് ചെയ്തിരിക്കുന്നത്. കാണുന്നോ? അതുകൊണ്ടാണ് അവന്റെ സാന്നിധ്യം അവനിവിടെ തെളിയിച്ചത്. ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അവനെപ്പോലെ ഒരു മനുഷ്യനും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവനൊരു മനുഷ്യനായി സ്വയമായി സകലതമായിരുന്നു. അവൻ ദൈവമായിരുന്നു. കാണുന്നോ? അവൻ ജീവിച്ചിരുന്നതുപോലെ ഒരിക്കലും ഒരു മനുഷ്യനും ജീവിച്ചിരുന്നിട്ടില്ല. അവൻ ജനിച്ചതുപോലെ ഒരു മനുഷ്യൻ ജനിച്ചിട്ടില്ല. അവൻ ചെയ്തതുപോലെ ഒരിക്കലും ഒരു മനുഷ്യൻ ചെയ്തിട്ടില്ല. അവൻ മരിച്ചതുപോലെ ആരും മരിച്ചിട്ടില്ല. അവൻ മരിച്ചവനൊന്നും എഴുന്നേറ്റതുപോലെ ആരും തന്നെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഓ, നിങ്ങൾ ചോദിക്കും, ഒരു നിമിഷം നിൽക്കണേ, മറ്റുള്ളവരും മരിച്ചവന് ഉയർത്തിലേ ബ്രഹാം? അതെ, അവർ വീണ്ടും മരിച്ചു. എന്നാൽ അവൻ എന്നേക്കും ജീവിക്കുന്നു. കാണുന്നോ? അവൻ ഉയർത്തെഴുന്നേറ്റതുപോലെ മറ്റാരും എഴുന്നേറ്റില്ല. അവൻ എന്നേക്കുമായി മരണം ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ നമുക്കത് അവനായി പാടാം. ഓ, ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്നു. എന്തെന്നാൽ അവൻ എന്നെ മുൻ സ്നേഹിച്ചു. എൻ രക്ഷയെ വിലയ്ക്ക് വാങ്ങി. കാൽവരി കുരിശിന്മേൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവായ യേശുവേ, ഞാൻ ഈ ജനങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ അവരെ പിടിച്ചിരുത്തിയിരിക്കുന്നു. കർത്താവേ, ഇത് ചെയ്യുന്നത് എന്റെ കരുതി കൂട്ടിയുള്ള ദേശമല്ല. എന്നാൽ ഇവിടെ അവരനേകർ തങ്ങളുടെ കൊച്ചുകുട്ടികളുമായി കാത്തിരിക്കുന്നു. അവർക്ക് വിശക്കുന്നു, അവർക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ അവർ ഇവിടെ തന്നെ ഇരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചനത്തെ കൂടാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്നതല്ല എന്നവർ അറിയുന്നു. വചനം അരുളി ചെയ്ത് കഴിയുമ്പോൾ പ്രകടമാക്കപ്പെട്ട് വെളിപ്പെടുത്തി കൊടുത്ത് തെളിയിച്ചെങ്കിൽ അപ്പോൾ അത് നിന്നിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നവർ അറിയുന്നു. ഞാൻ അവർക്ക് ഓരോരുത്തർക്കായും പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മുന്നിൽ വച്ചിരിക്കുന്ന യാത്ര തുടരേണ്ടതിന് അവർ ആരോഗ്യമുള്ളവരും ശക്തരുമായി തുടരാൻ സഹായിക്കണമേ. ആഴ്ചയിലുടനീളം നീ അവരെ അനുഗ്രഹിക്കണമെന്ന്, അടുത്ത ശബത്തിൽ അടുത്ത ഞായറാഴ്ചയിൽ ഇവിടെ കടന്നുവന്ന് ആരാധിക്കണമെന്ന് നീ ഇഷ്ടപ്പെടുന്നെങ്കിൽ കർത്താവെ, കടന്നുപോകാൻ ഇടയാക്കണമേ. നീ അവരെ ബലപ്പെടുത്തണമെന്ന് ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരിൽ ചിലരുണ്ടാകില്ല. ചിലർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ അവരുടെ വീടുകളിലേക്കോ ഒരുപക്ഷെ സമുദ്രത്തിന്റെ അക്കരയിലോ അതുമല്ല സംസ്ഥാനങ്ങളുടെ പുറത്തേക്കോ പോയെന്ന് വരാം. നീ അവരോടൊപ്പമായിരുന്നു, അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും ഒരു നാൾ യേശുവിന്റെ പാദ്യം കഴിഞ്ഞ് ഞങ്ങൾ കൂടി വരും. ഇത് അനുവദിക്കണമേ പിതാവേ. ഞങ്ങൾ അന്യോന്യം സ്നേഹിക്കുമ്പോൾ നിന്നിൽ വിശ്വസിക്കാനും ഇപ്പോൾ ആ നിത്യമായ ചരണനാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഏതെങ്കിലും ഒരു ദിവസം തമ്മിൽ ബന്ധിപ്പിക്കുകയും എല്ലാവരും എന്നേക്കും വസിക്കേണ്ടതിന് ആ ചതുരാകൃതിയുടെ പട്ടണത്തിൽ ഞങ്ങൾ വസിക്കാൻ അനുവദിക്കണമേ യേശുവിൻ നാമത്തിൽ. ആമേൻ. ശരി. യേശുവിൻ നാമത്തെ നിങ്ങളുടെ ഒപ്പം കൊണ്ടുപോവുക. കുഞ്ഞായ ഇപ്പോൾ ഒരാൾ മറ്റേയാളുമായി കൈപിടിച്ചു കുലുക്കുക. ശാപം, അത് ആനന്ദമാകും. ചുറ്റും തിരിഞ്ഞ് ആരുടെയും കൈപിടിച്ചു കുലുക്കൊണ്ട് പറയൂ, ഇന്ന് രാവിലെ നേരം താങ്കളോടൊപ്പം ഇവിടെ ആയിരുന്നതിനാൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ എവിടെ പോയാലും അതിനെടുത്തു കൊള്ളുക. വിലപ്പെട്ട നാമം, ഓ എത്ര മാധുര്യം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ബേൻ, ഭൂമിയുടെ പ്രതീക്ഷയും സ്വർഗത്തിന് ആനന്ദവും. വിലപ്പെട്ട നാമം, ഓ എത്ര മാധുര്യം. ഭൂമിയുടെ പ്രതീക്ഷയും സ്വർഗത്തിന് ആനന്ദവും. ഇപ്പോൾ ഇത് കേൾക്കൂ. ഇപ്പോൾ ഈ വിധത്തിൽ പാടൂ.
The name of Jesus.
യേശുവിൻ നാമത്തെ നിങ്ങളുടെ എടുത്തുകൊള്ളുക. സകല കണിയിൽ നിന്നും ഒരു പരിചയമായി. ഇപ്പോൾ വളരെ നന്നായി ശ്രദ്ധിക്കൂ. പ്രലോഭനങ്ങൾ നിങ്ങളുടെ ചുറ്റിനും കൂടി വരുമ്പോൾ എന്തു ചെയ്യണം? ആ പരിശുദ്ധ നാമത്തെ പ്രാർത്ഥന ആശ്വസിക്കുക. വിലപ്പെട്ട നാമം, ഓ എത്ര മാധുര്യം. ഭൂമിയുടെ പ്രതീക്ഷയും സ്വർഗത്തിനാനന്ദവും. വിലപ്പെട്ട നാമം.